മഹത്പെടുമാറാകട്ടെ. കടന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി കർത്താവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. കർത്താവ് നമ്മെ ഇത്രത്തോളം അത്ഭുതകരമായി തന്റെ മഹത്വത്തിനായി നിർത്തിയിരിക്കുന്നതിന് പ്രത്യേക സന്തോഷിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. ദേവദാസന്മാർ ഓർപ്പിച്ചതുപോലെ ഈ 25-ാമത്തെ ദിവസവും കർത്താവ് നമ്മെ അനുഗ്രഹമായി അവന്റെ സന്നിധിയിൽ ദൈവവചനം ചിന്തിക്കുവാനായി കൂട്ടിവരിച്ചതിൽ ഞാൻ പ്രത്യേക ദൈവത്തെ സ്തുതിക്കുകയും നിങ്ങളുടെ താല്പര്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. സ്തോത്രം. നമ്മൾ ഈ ലേഖനത്തെ സംബന്ധിച്ച് വിശദമായി എല്ലാം ഓൾ കോംപ്രിഹെൻസീവ് ആയിട്ട് പഠിച്ചതൊന്നും ഒരിക്കലും നമുക്ക് അവകാശപ്പെടാൻ കഴിയില്ല. ദൈവത്തിന്റെ വചനം വളരെ ആഴവും ബൃഹത്തുമാണ്. എങ്കിലും നമ്മളതിന്റെ ഒരു ജീവിതത്തിന് പ്രയോജനകരമായ നിലയിലുള്ള വ്യാഖ്യാനങ്ങൾ നമ്മൾ തുടർച്ചയായിട്ട് ചിന്തിച്ചു വരികയായിരുന്നല്ലോ. നമ്മൾ അതിന്റെ 15-ാമത്തെ അധ്യായത്തിന് ഒടുവിലത്തെ ഭാഗം വരെ എത്തിയെന്ന് ഞാൻ ഓർക്കുന്നു. നമുക്ക് ആ ഭാഗത്തേക്ക് ഒന്നുകൂടെ തിരിയാം. 15-ാമത്തെ അധ്യായം അതിന്റെ 22 മുതലുള്ള ആ പാരഗ്രാഫാണ് നമ്മൾ നിൽക്കുന്നത്. കണ്ടിന്യൂറ്റിക്ക് വേണ്ടി ഞാൻ അതിന്റെ 22-ാമത്തെ വാക്യം മുതൽ ഒന്ന് വായിക്കാം. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുന്നതിന് പലപ്പോഴും മുടക്കം വന്നു. ഇപ്പോഴോ എനിക്ക് ഈ വിക്കുകളിൽ ഇനി സ്ഥലമില്ലായാലും അങ്ങോട്ട് വരുവാൻ അനേക സമ്പൽസരമായി വാഞ്ചി ഉണ്ടാകൊണ്ടും നിങ്ങളാൽ യാത്ര അയക്കപ്പെടുവാനും ആശിക്കുന്നു. ഇപ്പോഴോ ഞാൻ വിശുദ്ധന്മാർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ യെരുശലേമിലേക്ക് യാത്രയാകുന്നു. യെരുശലേമിലെ വിശുദ്ധന്മാരിൽ ദരിദ്രരായവർക്ക് ഏതാനും ധർമ്മോപകാരം ചെയ്യുവാൻ മക്കിദോനിയിലും അഖായയിലുമുള്ളവർക്ക് ഇഷ്ടം തോന്നി. അവർക്ക് ഇഷ്ടം തോന്നി എന്ന് മാത്രമല്ല, അത് അവർക്ക് കടവുമാകുന്നു. ജാതികൾ അവിടെ ആത്മീക നന്മകളിൽ കൂട്ടാളികളായെങ്കിൽ ഐഹിക നന്മകളിൽ അവർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ കടമ്പെട്ടിരിക്കുന്നുവല്ലോ. ഞാനത് നിവർത്തിച്ച ഈ ഫലം അവർക്ക് ഏൽപ്പിച്ച ബോധ്യം വരുത്തിയ ശേഷം നിങ്ങൾ വഴിയായി സ്പാനിയയിലേക്ക് പോകും. ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ ക്രിസ്തുവിന്റെ അനുഗ്രഹ പൂർത്തിയോടെ വരും എന്ന് ഞാൻ അറിയുന്നു. സ്തോത്രം. അതിന്റെ 25-ാമത്തെ വാക്യം വരെ നമ്മൾ കണ്ടു എന്നാണ് എന്റെ ഓർമ്മ. പ്രിയപ്പെട്ടവരെ, പൗലോസ് ശ്ലീഹ തന്റെ പ്രവർത്തനങ്ങളെ ഒന്ന് എത്തി നോക്കുക. ദീർഘമായ വർഷങ്ങളുടെ പ്രവർത്തനങ്ങളെ ചുരുങ്ങിയ വാക്കുകളിൽ ഒന്ന് സൂചിപ്പിക്കുക. വേറൊരുവന്റെ അടിസ്ഥാനത്തിന്മേൽ പണിയാതെ ക്രിസ്തുവിനെ നാം അറിഞ്ഞിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ പ്രവർത്തിക്കാൻ താൻ താല്പര്യപ്പെട്ടുവെന്നും ഞാനുമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടെന്ന് കൊരിന്ത്യലേഖനത്തിൽ പറയുന്നത് പോലെ പുതിയ പുതിയ സ്ഥലങ്ങളിൽ വേലയ്ക്ക് അടിസ്ഥാനമിട്ട് അപ്പസ്തോലീയ ശുശ്രൂഷ തുടർന്നു എന്നുള്ളതും അദ്ദേഹം സൂചിപ്പിച്ചു. ഇനി റോമിലേക്ക് പോകാൻ അനേക നാളായി താല്പര്യമുണ്ട്. അത് 1-ാമത്തെ അധ്യായത്തിൽ തന്നെ പറഞ്ഞ ഇവിടെ പറയുന്നു, ഇനി എനിക്ക് ഈ ദിക്കുകളിൽ സ്ഥലമില്ല, അങ്ങോട്ട് വരാൻ വളരെ താല്പര്യവുമുണ്ട്. അതുകൊണ്ട് സ്പാനിയയിലേക്ക് പോകുന്ന വഴി ഞാൻ നിങ്ങളുടെ അടുത്തുകൂടെ നിങ്ങളെ സന്ദർശിച്ച് നിങ്ങളെ അടുത്ത് വന്ന ശേഷം തുടർന്ന് യാത്ര ചെയ്യുവാനായി ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. ആ യാത്രാ പരിപാടിയെക്കുറിച്ച് പൗലോസ് ശ്ലീഹ അവിടെ പറയുന്നു. നമ്മൾ ചിന്തിച്ചു, ഈ ലേഖനം എഴുതുന്ന കൊരിന്തിയിൽ നിന്നുകൊണ്ടാണ്. കൊരിന്തിൽ നിന്ന് നേരെ യെരുശലേമിലേക്ക് പോയി. യെരുശലേമിലേക്ക് കടൽ മാർഗം പോകാൻ 800 മൈലിന്റെ യാത്രയുണ്ട്. അവിടെ നിന്ന് നേരെ തിരിച്ച് റോമിലേക്ക് വന്ന് 1500 മൈലിന്റെ യാത്രയുണ്ട്. റോമിൽ നിന്ന് പിന്നെയും യാത്ര തുടർന്ന് സ്പെയിനിലേക്ക് പോകാൻ അത് 700 മൈലോളം, അതെല്ലാം അപ്രോക്സിമേറ്റാണ്, യാത്രയുണ്ട്. ഇത്രയും യാത്രകൾക്കുള്ള ഒരുക്കം ദൈവദാസൻ എടുക്കുകയാണ്. അങ്ങനെ തന്റെ ശുശ്രൂഷയെ സംബന്ധിച്ച് വലിയ പദ്ധതികളോടുകൂടെ തന്നെ തുടരുകയാണ്. അതിന് തൊട്ടു മുമ്പ് അങ്ങനെ സ്പാനിയയിലേക്ക് റോം വഴി പുറപ്പെടുന്നതിന് മുമ്പ് മറ്റൊരു ശുശ്രൂഷ ഏർപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് പറയുക. യെരുശലേമിലെ വിശുദ്ധന്മാരും ദരിദ്രരായവർക്ക് ഏതാനും ധർമ്മോപകാരം ചെയ്യുവാൻ നമ്മൾ മക്കതോനിയിലും അഖായയിലുള്ളവർക്ക് ഇഷ്ടം തോന്നി. നമ്മൾ ആ ഭാഗം ചിന്തിച്ചതാ. അവർക്ക് ഇഷ്ടം തോന്നി എന്ന് മാത്രമല്ല, അത് അവർക്ക് കടവും ആകുന്നു. ഒരു ഗിഫ്റ്റ് കൊടുത്തു എന്നല്ല, ഒരു ഡെറ്റ് തിരിച്ചു കൊടുത്തു എന്നുള്ള പോലെ ഉള്ളൂ അത് കണക്കാക്കേണ്ടതുള്ളൂ എന്നുള്ളത് നമ്മൾ ആ ഭാഗം കണ്ടല്ലോ. അവരുടെ ജാതികൾ അവരുടെ ആത്മീക നന്മകളിൽ കൂട്ടാളികളായെങ്കിൽ ഐഹിക നന്മകളിൽ അവർക്ക് ശിശു ചെയ്യുവാൻ കടമ്പെട്ടിരിക്കുന്നുവല്ലോ. മേളിൽ നമ്മൾ കണ്ടതാണ്, പിതാക്കന്മാർക്ക് ലഭിച്ച വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കേണ്ടതിനാണ് പരിച്ഛേദനക്കാരിടയിൽ കർത്താവ് ശുശ്രൂഷകനായിരിക്കണം എന്നുള്ളത്. ഈ അധ്യായത്തിന് തന്നെ 8-9 വാക്യങ്ങൾ നമ്മൾ കണ്ടു. പിതാക്കന്മാർക്ക് ലഭിച്ച വാഗ്ദത്തം ഉറപ്പിക്കുക എന്നുള്ളതാണ് ഇസ്രായേൽ മക്കൾക്ക് മശിഹൈക ശുശ്രൂഷയിലൂടെ പാപപരിഹാരവും നിത്യജീവനും പ്രാപിക്കുന്നതിനുള്ള ഒരു ഒരു കാരണം. അത് ദൈവം വാഗ്ദത്തം ചെയ്തതിന് വിശ്വസ്തനായിരിക്കും. ആ വാഗ്ദത്തം ചെയ്ത് ഇവരുടെ വിശേഷം കൊണ്ടൊന്നും അല്ലെന്നുള്ളത് കൃപ ആണ്, കൃപയാലാണ് ആ വാഗ്ദത്തം പ്രാപിച്ചതെന്നുള്ളത് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അപ്പോൾ ഇസ്രായേലിന് ദൈവം വാഗ്ദത്തം ചെയ്ത മശിഹായിലൂടി ഒരുക്കപ്പെട്ട അനുഗ്രഹത്തിൽ ജാതികളും കൂടി അവകാശികളാവുമ്പോൾ അവർക്ക് വാഗ്ദത്തം ചെയ്ത മീൻസ് ആത്മിക നന്മകളിൽ ജാതികൾ ഓഹരിക്കാരാവുമ്പോൾ അവരുടെ ഭൗമിക നന്മകളിൽ യഹൂദന്മാർ ഓഹരിക്കാരാകുന്നത് വലിയ വലിയ കാര്യമൊന്നുമല്ല. നമ്മളത് കൊരിന്ത് ലേഖനത്തിന് പൗലോസ് ശ്ലീഹാ പറയുന്നുണ്ടല്ലോ, 1 കൊരിന്ത്യർ 9:11 ഞാൻ ആത്മീയമായത് വിതച്ചിട്ട് ഭൗമികമായത് കൊയ്താൽ അത് വലിയ കാര്യമാണോ എന്ന് ആ ഭാഗത്തും 1 കൊരിന്ത്യർ 9:11 പറയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനി അടുത്ത ആശയം ഞാൻ തുടരട്ടെ. ശുശ്രൂഷ കാണാൻ പറ്റിക്കുന്നില്ല, ഞാൻ അത് നിവർത്തിച്ച് ഈ ഫലം അവർക്ക് ഏൽപ്പിച്ച് ബോധ്യം വരുത്തിയ ശേഷം നിങ്ങൾ വഴിയായി സ്പാനിയിലേക്ക് പോകുമ്പോൾ എത്ര ശ്രേഷ്ഠമായ വാക്കുകളൊക്കെയാ പറയുന്നത്. ഈ പൊതു ഫണ്ട് കൈകാര്യം ചെയ്യുന്നവർക്ക് ഈ ഒരു ഉത്തരവാദിത്തമുണ്ട്. എന്താ ഉത്തരവാദിത്തം? ബോധ്യം വരുത്തുക, കൊടുക്കുന്നവന് ചോദിക്കാൻ പുസ്തകത്തിൽ വ്യവസ്ഥയില്ലെങ്കിലും മേടിക്കുന്നവന് കണക്ക് പറയാനുള്ള മാതൃക നാം തിരുവെഴുത്തിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് പബ്ലിക് ഫണ്ട്സ് ഡീൽ ചെയ്യുന്ന ആളുകൾ ദേ ആർ അക്കൗണ്ടബിൾ നോട്ട് ഓൺലി ടു ഗാഡ് ബട്ട് ഈവൻ ടു ദ പബ്ലിക് ഫ്രം ഹും ദേ ഹാവ് കളക്ടഡ് ദി എൻഡോവ്മെന്റ്. അവരിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോടും കൂടി ഒന്ന് പറയാനുള്ള ഉത്തരവാദിത്തമുണ്ട്. അതാണ് ബോധ്യം വരുത്തിയ ശേഷം ഇതാ ഇന്നിടത്തു നിന്നിടത്തു നിന്നിടത്തു നിന്ന് മക്കദോനിയ ഈ പ്രദേശങ്ങൾ മാസിഡോണിയൻ നമ്മളത് കണ്ടതാണല്ലോ. അതായത് ഗ്രീസിന്റെ പ്രദേശങ്ങളാണ് ഫിലിപ്പി, തെസലോനിക്ക, ബെറോവ, ആതൻസ്, കൊരിന്ത്, ഈ ഭാഗമെല്ലാം അവിടെയുള്ള സഭകളാ മക്കദോനിയ സഭകൾ. സോറി സോറി, ഈ സഭകൾ ഒരുമിച്ച് കൊടുത്ത ഈ കോൺട്രിബ്യൂഷൻ അത് അവിടെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ്. ബോധ്യപ്പെടുത്തിയിട്ട് വരാമെന്നാണ് പൗലോസ് ലീഹ പറയുന്നത്. 29-ാമത്തെ നോക്കി, ക്രിസ്തുവിന്റെ അനുഗ്രഹപൂർത്തിയോടെ ആയിരിക്കും അവരെ അടുക്കൽ എത്തുന്നത് എന്നുള്ളൊരു ബോധം പൗലോസ് ലീഹായ്ക്ക് പരിശുദ്ധാത്മ നൽകിയിരിക്കുന്നതെന്ന് അവിടെ കാണുന്നത്. നമുക്കറിയാമല്ലോ, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ ക്രിസ്തുവിന്റെ അനുഗ്രഹപൂർത്തിയോടെ വരുമെന്ന് ഞാൻ അറിയും. ഈ ക്രിസ്തുവിന്റെ അനുഗ്രഹപൂർത്തിയോടെ വരുമെന്ന് ഞാൻ അറിയുന്നു എന്നൊക്കെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിച്ചതിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഈ അനുഗ്രഹപൂർത്തി എന്നൊക്കെ പറയുന്നതിന്റെ ആ ആഴം എന്താണെന്നുള്ളത്, അതിന്റെ അർത്ഥം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ അവിടെ ഒന്ന് സൂചിപ്പിക്കട്ടെ. ഇവിടെ ഇത് പൗലോസിനെ എങ്ങനെ പറഞ്ഞെങ്കിലും ഇത് എഴുതിയതിനു ശേഷം 3 വർഷം കഴിഞ്ഞാണ് റോമിലെത്തിയത്. ഈ വിശുദ്ധന്മാർക്കുള്ള ധർമ്മശേഖരവുമായി പൗലോസ് ലീഹ യെരുശലേമിൽ ചെന്നു. യെരുശലേമിൽ ചെന്ന് അവിടെ പ്രശ്നങ്ങളായി. യെരുശലേമിൽ ചെന്ന് കഴിഞ്ഞ് വലിയ പ്രശ്നങ്ങളായി. പ്രവൃത്തികളുടെ പുസ്തകം 19-ാം അധ്യായത്തിന്റെ 21-ഉം 22-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ അങ്ങോട്ട് പോകാനുള്ള ഒരുക്കത്തെക്കുറിച്ച് അദ്ദേഹം പറയും നമുക്ക് കാണാൻ കഴിയും. കഴിഞ്ഞ ദിവസം ഞാൻ സൂചിപ്പിച്ചു എന്നാണ് എന്റെ ഓർമ്മ. 19-ാം അധ്യായത്തിന്റെ 21-ഉം 22-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇത് കഴിഞ്ഞിട്ട് പൗലോസ് മക്കദൂനിയിലും അഖായയിലും കൂടി കടന്ന് യെരുശലേമിലേക്കും പോകണമെന്ന് മനസ്സിൽ നിശ്ചയിച്ചു. ഞാൻ അവിടെ ചെന്ന ശേഷം റോമയും കാണണം എന്ന് പറഞ്ഞു. തനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവരിൽ തിമോത്തിയോസ്, എരസ്തോസ് എന്ന രണ്ടുപേരെ മക്കദൂനിയിലേക്ക് അയച്ചെടുത്താൻ കുറെ കാലം ആസിയിൽ താമസിച്ചു. കൊണ്ട് 20 ഈ വാക്യങ്ങളിൽ 21-22 വാക്യങ്ങളിൽ അങ്ങോട്ട് പോകാനുള്ള പ്ലാനാ. എന്നാൽ 21-ാം അധ്യായത്തിലെ 15-16 വാക്യങ്ങൾ വായിക്കുമ്പോൾ യെരുശലേമിൽ എത്തുന്ന കാര്യം കാണാൻ കഴിയും. അവിടുത്തെ താമസം കഴിഞ്ഞിട്ട് ഞങ്ങൾ യാത്രയ്ക്ക് കോപ്പ് കൂട്ടി യെരുശലേമിലേക്ക് പോയി. കൈസര്യയിലെ ശിഷ്യന്മാരിൽ ചിലരും ഞങ്ങളോടുകൂടെ പോന്നു. കുപ്രോസ്കാരനായ മ്നാസോൻ എന്ന ഒരു പഴയ ശിഷ്യനോടുകൂടി അതിഥിയായി പാർക്കേണ്ടതിന് ഞങ്ങളെ അവന്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടുപോയി. നോക്കണേ, അപ്പോൾ യെരുശലേമിലെത്തി, യെരുശലേമിൽ ചെന്നു, താമസിക്കുന്ന എവിടെ? മ്നാസോൻ എന്ന ഒരു പഴയ ശിഷ്യൻ, കുപ്രോസ്കാരന. കുപ്രോസ്കാർക്ക് അവിടെ വീടുകളുണ്ടാകും, നമുക്കറിയാം ഭരണവാസം ഉണ്ടായിരുന്നു. അവിടെ മ്നാസോൻ എന്ന ഒരു ഈ പഴയ ശിഷ്യൻ എന്ന് പറയുമ്പോൾ ഇത് ഏതായാലും ദൈവജനത്തിലെ ഒരു ആശയം വെറുതെ ഒന്നും എഴുതുന്നുണ്ടല്ല. എന്റെ ഈ പഴയ ശിഷ്യൻ എന്നൊക്കെ പറയുമ്പോൾ ഇച്ചിരി തഴക്കവും പരിചയവുമുള്ള ആളുകൾ. പൗലോസ് ലീഹ തന്നെ പറയുന്നുണ്ട്, നിഗളിച്ചിട്ട് പിശാചന കണിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് പുതിയ ശിഷ്യനും അരുത്. ഈ പുതിയ ശിഷ്യന്മാർ ശുശ്രൂഷയിൽ അബദ്ധം കാണിക്കും. സോറി, അപ്പോൾ ഈ പുതിയ ശിഷ്യന്മാരുടെ അടുത്തേക്കല്ല, പഴയ ശിഷ്യന്റെ അടുത്തേക്ക് പോയി എന്നുള്ളത് എടുത്തു പറഞ്ഞിരിക്കുക. അതിഥിയായി പറഞ്ഞു, ഈ പുതിയ ശിഷ്യന്മാരൊക്കെ ആണെങ്കിൽ ഈ ദൈവദാസനെയൊക്കെ കാണുമ്പോൾ എന്റെ സഹോദരങ്ങളെ ഒന്നും പറയേണ്ട, അവർക്കങ്ങ് ദൈവദൂതനെ കിട്ടിയപോലെ അവരങ്ങ് സന്തോഷമായി. സാധാരണ അവരങ്ങ് ദേ ആർ ഓവർ എക്സൈറ്റഡ് ഇൻ ദ ന്യൂ ഫൗണ്ട് ഫെയ്ത്ത് ആൻഡ് ദ പീസ് ഇൻ ദ ലോർഡ് ഇൻ ദ ന്യൂ റിലേഷൻഷിപ്പ് ദേ ഹാവ് ഡെവലപ്ഡ് വിത്ത് ദ ലോർഡ്. ഭയങ്കര സന്തോഷം, ദേ ആർ എക്സൈറ്റഡ്. പക്ഷെ അങ്ങനെയുള്ള ആളുകൾ പലപ്പോഴും ആ ആരംഭ സൂരത്വത്തിൽ ഈ അല്പം പരിജ്ഞാനക്കുറവൊക്കെ ചിലപ്പോൾ അങ്ങ് കാണിച്ചെന്ന് വരും. അവിടെ ആതിഥ്യം സ്വീകരിക്കുന്നയാളിലും പക്വതയും പരിജ്ഞാനമൊക്കെ ഇല്ലാത്തയാളാണെങ്കിൽ അത് ദൈവനാമത്തിന് മഹത്വത്തെക്കാളേറെ ദൈവനാമത്തിന് അപമാനത്തിന് കാരണമായി തീരും. അതുകൊണ്ട് എപ്പോഴും പഴയ ശിഷ്യൻ, ഏതൊരു ശുശ്രൂഷയ്ക്കായാലും ശുശ്രൂഷയിൽ ഇത്തിരി പഴക്കവും പരിചയവും പരിജ്ഞാനവും വചനത്തിൽ ബോധ്യവും ഒക്കെ ഉള്ള ആളുകളായിരിക്കണം എന്നുള്ളത് അത് വേദപുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കണം ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇന്ന് നമ്മുടെ ഇടയിൽ അങ്ങനെയൊന്നും അല്ല കണ്ടുവരുന്നത്. ഓടിപ്പുറപ്പെടും, ഇന്ന് രക്ഷിക്കപ്പെട്ടു നാളെ ഓടിപ്പുറപ്പെട്ടു, ഒരു കാര്യവും അടിസ്ഥാനപരമായിട്ട് അറിഞ്ഞുകൂട, ആവേശത്തിൽ ഓടി നടന്ന് പിന്നെ അവര് പറയുന്നതെല്ലാം വേദവാക്യം എന്ന പോലെയാവും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. പഠിച്ച ശേഷം മാത്രമേ ശുശ്രൂഷയ്ക്കായി ഇറങ്ങാൻ പാടുള്ളൂ. കർത്താവ് തന്നെയാണെങ്കിലും യേശു ക്രിസ്തുവിന്റെ കൂടെ പരിശീലിപ്പിച്ച് രാവുമ്പോഴും കൊണ്ടുനടന്ന് പരിശീലിപ്പിച്ച ശിഷ്യന്മാര് ഒരു 3.5 കൊല്ലം കർത്താവിന്റെ കൂടെ നടന്നു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ദേവനെ താമസിച്ചോളാം, മോഡലെ ഓടിപ്പുറപ്പെടണ്ട, അവർ 25 കർത്താവിനെ കണ്ടു, പോകണ്ട, അവിടെ ഇരിക്കെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ശേഷം മാത്രം പോവുക എന്ന്. അപ്പോൾ എന്തു വേണം? പരിശീലനവും വേണം, പരിശുദ്ധാത്മ നിറവും വേണം. ഇത് രണ്ടും ഉണ്ടായിരിക്കണം. പൗലോസ് ശ്ലീഹ തന്നെ ഇതിന് ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്, 3 വർഷം അറേബ്യയിലുണ്ടായിരുന്നു, ഇതൊക്കെ കഴിഞ്ഞ ഒരുങ്ങിയ ശേഷമാണ് ശുശ്രൂഷയ്ക്കായി ഇറങ്ങിച്ചിരിക്കുന്നത്. ഉടൻ തന്നെ ചാടിപ്പിടിപ്പിച്ച് അമിതാവേശത്തിൽ കാട്ടിക്കൂട്ടുന്ന പലതും സഭയ്ക്കും സമൂഹത്തിനും ദോഷം ചെയ്യുകയും ദൈവനാമത്തിന് അപമാനം വരുത്തുന്ന സാഹചര്യങ്ങളിൽ ചെന്നുപെടുവാൻ ഇടയാകുകയും ചെയ്യുമെന്നുള്ളത് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. ഞാൻ അത്രയും അക്കൂട്ടത്തിൽ അങ്ങ് പറഞ്ഞു പോവുകയാണ്, സന്ദർഭം ആയതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ. അങ്ങനെ നിക്ഷേപിച്ചത് താമസിച്ചു. അത് കഴിഞ്ഞ് നമ്മളങ്ങോട്ട് വായിക്കുന്നത് യെരുശലേമിൽ ചെന്നു. പക്ഷേ ഈ യെരുശലേമിൽ തന്നെ ഭയങ്കര എതിർപ്പ് അഭിമുഖീകരിക്കേണ്ടി വന്നു. പ്രവർത്തന പുസ്തകം അതിന്റെ 21-ാം അധ്യായം നമ്മൾ എടുത്ത ഭാഗത്തിന്റെ താഴെയുള്ള ഭാഗം വായിക്കുമ്പോൾ എന്ത് കഷ്ടങ്ങളാണ് അവിടെ പൗലോസിന് അനുഭവിക്കേണ്ടി വന്നതെന്നുള്ള നമുക്ക് കാണാൻ കഴിയുന്നു. 21-ാം അധ്യായത്തിൽ താഴോട്ട് വായിക്കുമ്പോൾ യെരുശലേമിൽ എത്തിയപ്പോൾ സഹോദരന്മാർ ഞങ്ങളെ സന്തോഷത്തോടെ കൈക്കൊണ്ടു, പിറ്റേന്ന് പൗലോസും ഞങ്ങളും, കണ്ടോ ഞങ്ങളും എന്നൊക്കെ പറയുമ്പോൾ ഗ്ലൂക്കോസ് കൂട്ടത്തിലുണ്ട്, യാക്കോബിന്റെ അടുക്കൽ പോയി. മൂപ്പന്മാരും എല്ലാം അവിടെ വന്നുകൂടി അവനവരെ വന്ദനം ചെയ്ത് തന്റെ ശുശ്രൂഷയാൽ ദൈവം ജാതിയുടെ ചെയ്യിച്ചത് ഓരോന്നായി വിവരിച്ച് പറഞ്ഞു. അവർ കേട്ട് ദൈവത്തെ മോഹത്തപ്പെടുത്തി. പിന്നെ അവനോട് പറഞ്ഞു, സഹോദരാ, യാക്കോ പറയുക, സഹോദരാ, യഹൂദന്മാരുടെ ഇടയിൽ വിശ്വസിച്ചിരിക്കുന്നവർ എത്ര 1000 ഉണ്ട് എന്ന് നീ കാണുന്നുവല്ലോ. അവരെല്ലാവരും ന്യായപ്രമാണ തൽപരന്മാരാകുന്നു. മക്കളെ പരിച്ഛേദന ചെയ്യരുത് എന്നും നമ്മുടെ മര്യാദ അനുസരിച്ച് നടക്കരുത് എന്നും നീ ജാതിയുടെ ഉള്ള സകല യഹൂദന്മാരോടും പറഞ്ഞ് മോശം ഉപേക്ഷിച്ച് കളയുവാൻ ഉപദേശിച്ചിരിക്കുന്നു എന്ന് അവർ നിന്നെക്കുറിച്ച് ധരിച്ചിരിക്കുന്നു. ആകയാൽ എന്താകുന്നു വേണ്ടത്? നീ വന്നിട്ടുണ്ട് എന്ന് അവർ കേൾക്കും നിശ്ചയം. നോക്കണേ, അങ്ങനെ ആ സാഹചര്യം, അവിടുത്തെ ആ സാഹചര്യത്തെ കുറിച്ച് പറയുക. യഹൂദന്മാരിൽ നിന്ന് 1000 വിശ്വസിച്ച് ദൈവമക്കളായി, ദൈവസഭയിലെ അംഗങ്ങളായി. പക്ഷേ 1000 വിശ്വസിച്ച് ദൈവമക്കളായെങ്കിലും മോശം വിട്ടുകളഞ്ഞില്ല. അപ്പോൾ മോശയുടെ ന്യായപ്രമാണത്തിനനുസരിച്ച് പരിച്ഛേദനയും മറ്റ് നിയമങ്ങളും ശബത്തും ഒന്നും പാലിക്കേണ്ടതില്ല എന്ന് പൗലോസ് ശ്ലീഹ പ്രസംഗിക്കുന്നു എന്നുള്ളത് ഇവർക്ക് സഹിക്കാൻ മേലാത്തൊരു കാര്യമായി വൈരാഗ്യപ്പെട്ടിരിക്കും. ഇതാ അങ്ങനെ വന്നിരിക്കുന്നു എന്ന് കേട്ടാൽ ഇവരും വൈരാഗ്യപ്പെട്ട് ഓടി വരും. അത് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്, മൂപ്പന്മാരും ഒക്കെ മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. നോക്കണേ, ഏതായാലും അവിടെ നിങ്ങൾ പിന്നെ വീട്ടിൽ ആ ഭാഗം താഴോട്ട് വായിച്ചു നോക്കണം. ഭയങ്കര പ്രശ്നങ്ങളായി. പൗലോസിനെ ചീന്തിക്കളയും. അവിടെ ഒരു ചെറിയ ബുദ്ധിപരമായ ഒരു കാര്യമൊക്കെ അവർ ചെയ്തു. ബുദ്ധിപരമായി ചെയ്ത കാര്യം അത് ദോഷത്തിന് പിന്നെ കാരണമായി എന്നുള്ള നമുക്ക് കാണാൻ കഴിയും. ചീന്തിക്കളയും എന്ന് കണ്ടിട്ട് സഹസ്രാജ്യൻ പറയാളിൽ വന്ന് പൗലോസിനെ പൊക്കിയെടുത്താണ് കൊണ്ടുപോയത്. എന്നിട്ട് അവിടെ ആത്തിരിക്കുമ്പോൾ, സുരക്ഷിതമായി സൂക്ഷിച്ചിരിക്കുമ്പോൾ അവനെ കൊന്നുകളയുവാൻ ചിലർ ശപഥം ചെയ്യുക. ശപഥം ചെയ്യുമ്പോൾ പൗലോസിന്റെ തങ്ങളുടെ മകൻ വിവരം അറിഞ്ഞിട്ട് സഹസ്രാജീവനെ വിവരം അറിയിക്കുകയും പൗലോസിന് പറഞ്ഞു. പൗലോസ് സഹസ്രാജനോട് പറയാൻ പറഞ്ഞ അങ്ങനെ അറിയിക്കുകയും ആ രാത്രിയിൽ തന്നെ കൈസരിയിലേക്ക് പോയി. യെരുശലേമിൽ പട്ടാളക്കാര് അവരുടെ ആസ്ഥാനമില്ല, കൈസരിയിലെ ആസ്ഥാനം. അപ്പോൾ റോമിന്റെ ഭരണാധികാരിയുടെ ആസ്ഥാനവും കൈസരിയിലായിരിക്കും. അപ്പോൾ കൈസരിലേക്ക് സുരക്ഷിത സ്ഥലത്തേക്ക് പൗലോസിനെ മാറ്റി, കൈസരിലേക്ക് സുരക്ഷിത സ്ഥാനത്തേക്ക് സഹസ്രാധിപൻ പൗലോസിനെ എത്തിച്ചു. ആ ദേശാധിപതിയായ ഫേലിക്സിന്റെ ആസ്ഥാനത്താണ് കൊണ്ടത് എത്തിച്ചത്. അവിടെ കൈസരിയില്ല ആസ്ഥാനത്ത് എത്തിക്കുവാൻ നിങ്ങൾ അവിടെ വായിച്ചാൽ പ്രവർത്തകോസ് 23, 24 വാക്യം വായിച്ചാൽ 200 കാലാള്, 70 കുതിരച്ചേവകർ, 200 കുന്തക്കാരൻ, ഇത്രയും പടയാളികളുടെ പ്രൊട്ടക്ഷനോടുകൂടിയാണ് പാതിരാത്രിക്ക് തന്നെ രാത്രി തന്നെ പൗലോസിനെ കൊണ്ടുപോവുക. അരിയ സഹസ്രാധിപൻ നോക്കിയപ്പോ അത്ര വളരെ ജനം ഇതിനെതിരെ എതിരാണെന്നുള്ള മനസ്സിലാക്കിയിട്ട് ഈ കൊണ്ടുപോകുന്നുള്ള ഏതെങ്കിലും കാരണവശാൽ അറിഞ്ഞാൽ ജനങ്ങളുടെ എതിർപ്പുണ്ടായി അപകടമുണ്ടാകുമെന്ന് കരുതിയാണ് ഇത്രയും വലിയ സന്നാഹത്തോടെ പൗലോസിനെ യാത്രയാക്കി. അങ്ങനെ അവിടെ ചെന്നു ഫേലിക്സിന് ഫേലിക്സിന്റെ ആസ്ഥാനം സൂക്ഷിച്ചു. ഫേലിക്സിന് ശേഷം ഫെസ്തോസ് ദേശാധിപതിയായി വന്നു. യഹൂദന്മാരുടെ പ്രീതി സമ്പാദിക്കാനായിട്ട് ഫെസ്തോസ് എന്ത് ചെയ്യുന്നറിയാമോ? ഒരു വിസ്താരം ഒക്കെ വെച്ചിട്ട് ആ വിസ്താരം വെച്ചിട്ട് യഹൂദന്മാരിലൊക്കെ ചെന്ന് വലിയ പുതിയ ആൾ വന്നപ്പോൾ ചെന്ന് ഈ പഴയ കേസൊക്കെ എടുത്താൽ ഇവരെ രക്ഷപ്പെടാമെന്ന് വിചാരിച്ചു എന്ന കാര്യമൊക്കെ പറഞ്ഞു. പറഞ്ഞപ്പോൾ അവരുടെ പ്രീതി കിട്ടും. പുതിയതായിട്ട് വന്ന ആളല്ലേ, ജനങ്ങളുടെ മീൻസ് പ്ലേഷർ, നേതാക്കന്മാരുടെ പ്രീതി ഉണ്ടാകാൻ വേണ്ടി പറഞ്ഞത് ഒരു കാര്യം. പൗലോസേ യെരുശലേമിൽ പോയി വിസ്താരം കഴിയാൻ നിനക്ക് സമ്മതമാണോ എന്ന് ചോദിച്ചു. പൗലോസിനറിയാം ഇവര് യെരുശലേമിലേക്ക് പോകുന്ന വഴി തന്നെ കൊന്നുകളയും. 40 പൗലോസിനെ കൊല്ലുന്നത് വരെ വെള്ളം കുടിക്കുകയോ ഭക്ഷിക്കുകയോ ചെയ്യുക എന്ന് ചാവ്. അവരുടെയൊക്കെ കാര്യം എന്തുവായെന്ന് നമുക്ക് പിന്നെ കർത്താവിന്റെ സന്നിധി ചെല്ലുമ്പോ അറിയാം. നോക്കണേ അങ്ങനെ വൈരാഗ്യം തിരിക്കാണ്ട് വ്യത്യസ്തമല്ല കൊന്നുകളി. ഉടനെ പൗലോസിന് മനസ്സിലായി ഇത് പ്ലോട്ടിംഗ് ആണ്, ഇത് വെറും നീതിയായി അവിടെ ചെന്ന് വിസ്തരിക്കാൻ ഉള്ളതല്ല എന്നുള്ള പൗലോസ് മനസ്സിലാക്കിയിട്ട് പൗലോസ് എന്ത് ചെയ്തു? പൗലോസ് പറഞ്ഞു, ഞാൻ കൈസറയാഭയം ചൊല്ലുന്നു. കൈസറയാഭയം ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ എന്നെ എരുസലേമിൽ കൊണ്ടുവന്ന് വിസ്തരിക്കണ്ട, ഞാൻ സുപ്രീം കോടതിയിൽ അപ്പീൽ ചെയ്യുന്നു എന്ന് പറയുന്ന പോലെ കൈസറെ അഭയം ചൊല്ലുന്നു. അത് ഈ റോമ പൗരന്റെ അവകാശമായിരുന്നു. 25:9-12 ഭാഗത്തതുകൊണ്ട് അതിനിടയിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. കൈസറെ അഭയം ചൊല്ലി, അത് റോമ പൗരന്റെ അവകാശമായിരുന്നു. അങ്ങനെ കെട്ടപ്പെട്ടവനായി ബന്ധനസ്ഥനായി ഒരു വിസ്താരത്തിൽ നിൽക്കുവാൻ ആയി റോമിലേക്ക് യാത്രയാണ്. നമ്മൾ പിന്നെ വായിക്കുന്നതെന്നേ അറിയാമല്ലോ, റോമിലേക്കുള്ള യാത്രാ മധ്യ ഉണ്ടായ കഷ്ടങ്ങൾ, കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു, വലിയ പ്രശ്നങ്ങളിലായി, പ്രതിസന്ധികളിലായി. അങ്ങനെ 3 ശേഷം ഒരു തടവുകാരനായി കപ്പൽ ഛേദത്തിലൊക്കെ അകപ്പെട്ട് വളരെ കഷ്ടങ്ങൾ സഹിച്ച് വളരെ വളരെ ദുഃഖകരമായ കഷ്ടകരമായ ഒരു സ്ഥിതിയിലാണ് പൗലോസ് എവിടെ എത്തിയത്? റോമിലേക്ക്. ഈ പറഞ്ഞ വാക്ക് നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ ക്രിസ്തുവിന്റെ അനുഗ്രഹപൂർത്തിയോടെ വരും. അതെ, അത് ക്രിസ്തുവിന്റെ അനുഗ്രഹപൂർത്തിയായിരുന്നു. പൗലോസ് ലീഗ പറയുകയാണ്, പോകുന്ന വഴിക്കെല്ലാം അംഗബോധം പറ്റി പറഞ്ഞു, ഈ അരക്കെട്ടിലുള്ള മസ്തനെ യഹൂദന്മാർ പിടിച്ചു കെട്ടി ജാതികളൊക്കെ ഏൽപ്പിക്കും. പറഞ്ഞപ്പോൾ പൗലോസ് പറഞ്ഞത് ജനമെല്ലാം കരഞ്ഞു, പോകല്ലേ കരഞ്ഞപ്പോൾ നിങ്ങൾ കരഞ്ഞെന്റെ ഹൃദയം ഇങ്ങനെ തകർക്കുന്നതെന്ന്, തിരുനാമത്തിന് വേണ്ടി എന്തും സഹിക്കുവാൻ, ജെറുസലേമിൽ മരിക്കുവാനും ബന്ധനസ്ഥനാകുവാൻ മാത്രമല്ല ജെറുസലേമിൽ മരിപ്പാനും ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. അപ്പൊ പിന്നെ അദ്ദേഹം പറയുമ്പോ, എങ്കിലും ഞാനിത് പ്രാണനെ വിലയേറിയതായിരുന്നില്ല, ദൈവകൃപയുടെ സാക്ഷ്യം പറയുവാൻ എന്റെ ഓട്ടവും എന്റെ അധ്വാനവും തികയ്ക്കണമെന്നേ എനിക്കുള്ളൂ. ആ സമർപ്പണത്തോടെ സ്തോത്രം പോകുന്ന ആ ഭക്തന്റെ ആ മാനസിക നിലയാണ് ക്രിസ്തുവിന്റെ അനുഗ്രഹ പൂർത്തി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പൗലോസ് പറഞ്ഞത് അതുപോലെ തന്നെ സംഭവിച്ചു. സ്തോത്രം ക്രിസ്തുവിന്റെ അനുഗ്രഹ പൂർത്തിയോടെ സ്തോത്രം അദ്ദേഹം അവിടെ എത്തി. എന്നാൽ സഹോദരന്മാരെ, യഹൂദിയുടെ അവിശ്വാസ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കേണ്ടതിനും യെരുശലേമിലേക്ക് ഞാൻ കൊണ്ടുപോകുന്ന സഹായം വിശുദ്ധന്മാർക്ക് പ്രസാദമായി തീരേണ്ടതിനും ഇങ്ങനെ ഞാൻ ദൈവേഷ്ടത്താൽ സന്തോഷത്തോടെ നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളോടുകൂടെ മനം തണുക്കേണ്ടതിനും നിങ്ങൾ എനിക്ക് വേണ്ടി ദൈവത്തോടുള്ള പ്രാർത്ഥന എന്നോടുകൂടെ പോരാടേണം എന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെയും ആത്മാവിന്റെ സ്നേഹത്തെയും ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. സമാധാനത്തിന്റെ ദൈവം നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. നോക്കണേ, അടുത്തത് പ്രാർത്ഥന അപേക്ഷിക്കുക. എന്നാൽ സഹോദരന്മാരെ, പിന്നെ അവരോട് സ്നേഹത്തോടെ വിളിക്കുക, സഹോദരന്മാരെ യഹൂദ്യയിലെ അവിശ്വാസിയുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കേണ്ടവർ. പൗലോസ് ഒരു നല്ല ഉൾക്കാഴ്ചയുണ്ട്, ഇതാ സംഭവിക്കാൻ പോകുന്നത്. യെരുശലേമിലെ അവിശ്വാസ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കേണ്ടവരും യെരുശലേമിലേക്ക് ഞാൻ കൊണ്ടുപോകുന്ന സഹായം വിശുദ്ധന്മാർക്ക് പ്രസാദമായി തീരുന്നത്. രണ്ട് വിഷയത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെടുന്നത്. യെരുശലേം യാത്രയും അവിടെ ഉദ്ദേശിക്കുന്ന ശുശ്രൂഷയും വളരെ പ്രധാനമായിരുന്നു പൗലോസിനെ സംബന്ധിച്ചിടത്തോളം. രണ്ട് കാര്യങ്ങൾക്കായി പ്രാർത്ഥിക്കണം: അവിശ്വാസങ്ങൾ രക്ഷിക്കണം, കൊണ്ടുപോകുന്ന സഹായം വിശുദ്ധന്മാർക്ക് പ്രസാദകരമാകണം. ഈ ശുശ്രൂഷ വളരെ പ്രധാനമാണെന്ന് പറയാൻ കാരണമുണ്ട്. സഭയിലെ യഹൂദനും ജാതികളും എന്ന തിരിവ്, ആ പിരിവ് അത് മാറുവാൻ ഈ ധർമ്മ ഉപചാരം സഹായിക്കും എന്ന് പൗലോസ് വിശ്വസിച്ചിരുന്നു. അത് ന്യായമായിട്ടും അങ്ങനെ ചിന്തിക്കാമല്ലോ. മാത്രമല്ല, പരിച്ഛേദന, ശബത്ത് തുടങ്ങിയ ന്യായപ്രമാണത്തിലെ ചട്ടങ്ങൾ പാലിക്കേണ്ട എന്ന് ജാതികളിടയിൽ പൗലോസ് ദൈവാത്മ നിയോഗിതനായി സത്യമായി പഠിപ്പിക്കുന്ന സത്യവചനത്തെ യെരുശലേമിലുള്ള യഹൂദന്മാരായ ക്രിസ്ത്യാനികളും അംഗീകരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവായിരിക്കും ജാതികളുടെ സഭയിൽ നിന്ന് മനസ്സിലായില്ലേ പിരിച്ചെടുത്തോണ്ട് ചെല്ലുന്ന സഹായം അവർ സന്തോഷത്തോടെ സ്വീകരിക്കും. മനസ്സിലായി എന്ന് വിശ്വസിക്കട്ടെ. കാര്യം ഈ ഇവരുടെ കയ്യിൽ നിന്നുള്ള സഹായം, ഇവര് മരിച്ചതിനെ കേൾക്കാത്തവരാണ്, ഇവര് ശബത്തെ ആചരിക്കാത്തവരാണ്, പക്ഷ നിയമങ്ങൾ പാലിക്കാത്തവരാണ്, കാഷർ മീറ്റൊന്നും അല്ല അവർ കഴിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾ കൊടുക്കുന്ന ഈ ധർമ്മശേഖരം യെരുശലേമിലുള്ള ദൈവമക്കൾ സ്വീകരിച്ചാൽ, സന്തോഷത്തോടെ അവർ സ്വീകരിച്ചാൽ ഇവരെയും ഇവരുടെ ഉപദേശത്തെയും അംഗീകരിക്കുന്നു എന്നുള്ളതിനും കൂടി ഒരു തെളിവായിരിക്കും അത്. ഞാൻ പറഞ്ഞത് മനസ്സിലാണ് വിശ്വസിക്കട്ടെ. ഇവിടെ നമുക്ക് പരോക്ഷമായി മറ്റൊരു പ്രബോധനമുണ്ട്. അതായത് പ്രിയപ്പെട്ടവര്, ഉപദേശ വിഷയങ്ങളിൽ വ്യത്യാസമുള്ള ആളുകൾ അല്ലെങ്കിൽ നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഉപദേശങ്ങളെ പിന്തുടരുന്ന ആളുകളിൽ നിന്ന് ആത്മീയമായ നിലയിൽ ഭൗമിക കൂട്ടായ്മ പോലും സ്വീകരിക്കാൻ പുസ്തകത്തിൽ വ്യവസ്ഥ ഇല്ല. മനസ്സിലാവുന്നുണ്ടേ? വ്യവസ്ഥയില്ല. ഭൗമിക വിഷയങ്ങളിലുള്ള സഹകരണം എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്, ഭൗമിക വിഷയങ്ങളിലുള്ള സഹകരണം എന്ന് പറയുന്നത് കൂട്ടായ്മയുടെ ഭാഗമാണെന്നല്ലേ, ശുശ്രൂഷയാണെന്നല്ലേ ഇവിടെ പറഞ്ഞത്, കൂട്ടായ്മയുടെ ഭാഗമാണ്. അപ്പോൾ ഭൗമിക മണ്ഡലത്തിലുള്ള കൂട്ടായ്മ പോലും ഉപദേശ വ്യത്യാസമുള്ളവരിൽ നിന്ന് സ്വീകരിക്കുന്നതിനോട് ദൈവവചനം യോജിക്കുന്നില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നെന്ന് വിശ്വസിക്കട്ടെ. കൂട്ടായ്മയായിരിക്കണം അത്, എല്ലാ നിലയിലുമുള്ള കൂട്ടായ്മയായിരിക്കണം. അതൊരു പരോക്ഷമായ ഒരു പ്രബോധനമായി നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ആട്ടെ, ഞാൻ മുമ്പോട്ട് പോകട്ടെ. നോക്കണേ, പ്രവചന പുസ്തകം 20:21 വാക്യങ്ങൾ നമ്മൾ അതിനെക്കുറിച്ച് കണ്ടതാണല്ലോ. വിശ്വസിച്ചെങ്കിലും ഈ ന്യായപ്രമാണ തൽപരരായ ആളുകൾ, ഇവർ യെരുശലേമിലുണ്ട്, ഇവർ കർത്താവിൽ വിശ്വസിച്ച് മസിഹായി അംഗീകരിച്ചു, പക്ഷെ ഇപ്പോഴും ഒരാരാ ന്യായപ്രമാണ തൽപരരാ, പഴയത് വിടാൻ അവർക്ക് മനസ്സില്ല. ഇവർ മോശയെയും യേശുവിനെയും കൂടി ഒന്നിച്ചു കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നവരാ. മോശയെ ഉപേക്ഷിച്ച് കളയാൻ ഉപദേശിക്കുന്നു എന്നുള്ളതല്ലേ ഇതിനെതിരെയുള്ള മീൻസ് ആക്ഷേപം. അപ്പം ഇവർക്ക് എന്ത് വേണം? യേശുവിനെയും വേണം, മോശയും വേണം, വിശ്വാസമാർഗവും വേണം, കർമ്മമാർഗവും. ഇത് രണ്ടും കൂടി കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. പഴയത് വിടാൻ മനസ്സില്ല. മോശയെയും യേശുവിനെയും ഒരുമിച്ച് സേവിക്കുകയും ഒരുമിച്ച് പിൻപറ്റുകയും ചെയ്യുവാൻ ശ്രമിക്കുന്നത്. സഹോദരങ്ങളെ, നമ്മുടെ ഇന്നത്തെ ക്രൈസ്തവ മണ്ഡലവും ഏതാണ്ട് ഇതുപോലെ തന്നെയല്ലേ? ഇതുപോലെ തന്നെയല്ലേ? പഴയ നിയമത്തിന്റെ കർമാചാരങ്ങളുടെ ചുവട് പിടിച്ച ശുശ്രൂഷകൾ അത് നിലനിർത്തിക്കൊണ്ട് തന്നെ ആത്മീയ വിഷയങ്ങളിൽ മുന്നേറുവാനായി ഉത്സാഹിക്കുന്ന ഒരു രീതി സഭകളിൽ കണ്ടുവരികയാണ്. നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇത് രണ്ടും കൂടി ഒരിക്കലും ചേർന്ന് പോകുന്നതല്ല. ദീസ് ആർ നോട്ട് കോമ്പാറ്റിബിൾ വിത്ത് ഈച്ച് അതർ. ദേ ഡോണ്ട് എഗ്രി വിത്ത് ഈച്ച് അതർ. നമ്മൾ ഒരിക്കലും, ഇന്ന് മിക്കവാറുമുള്ള കൂട്ടായ്മകളിലൊക്കെ അവര് കർത്താവിനെ സ്വീകരിക്കുന്നു, കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു, കർത്താവിനെ, ഇതൊക്കെ അവർക്കുണ്ട്. ഇതെല്ലാം ഉള്ളപ്പോൾ തന്നെ ഇത് കഴിയുമ്പോൾ പിന്നെ മരിച്ചവരോട് പ്രാർത്ഥിക്കുക, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, പിന്നെ ധൂപപ്രാർത്ഥന, പിന്നെ ന്യായപ്രമാണത്തിനെ ചുവട് പിടിച്ചുള്ള പിന്നെ മീൻസ് ആചാരമര്യാദകള്, ഇങ്ങനെയുള്ള അനുഷ്ഠാനങ്ങളെല്ലാം, ഇത് രണ്ടും കൂടി ഒന്നിച്ച് കൊണ്ടുപോകാനായി ശ്രമിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം നമുക്കിന്ന് ക്രൈസ്തവ സഭയിൽ വലിയൊരു കൂട്ടം ആളുകളിലും കാണാൻ കഴിയും. പ്രിയപ്പെട്ടവര്, അതിനോട് യാത്ര പറയേണ്ട ആവശ്യം ഇല്ലെന്ന് പോലും ചിന്തിക്കുന്നവർ നമ്മളിടയിൽ ഉണ്ടെന്നുള്ളതാണ് ദുഃഖം. ഇത് രണ്ടും കൂടി ഒന്നിച്ച് കൊണ്ടുപോകാൻ ഒരിക്കലും നമുക്ക് അനുവാദം ഇല്ല, ഒരിക്കലും നമുക്ക് അനുവാദം ഇല്ല. രണ്ടും കൂടി മോശയെയും യേശുവിനെയും കൂടി ഒന്നിച്ച് എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണവും വിശ്വാസപ്രമാണവും കർമ്മമാർഗവും വിശ്വാസമാർഗവും ഇത് രണ്ടും കൂടി ഒന്നിച്ചു കൊണ്ടുപോകാൻ, ഇരു തോണിയിൽ കാല് വെക്കുന്നത് പോലെ പോകാൻ ഒരിക്കലും ദൈവം ആഗ്രഹിക്കുന്നില്ല. പല ആളുകളും പറയുന്നുവെന്ന് കഴിഞ്ഞ ദിവസത്തിനോട് ചില ആളുകൾ ചോദിക്കുന്നുണ്ടായി. വചനം കൊണ്ട് സ്നാനം, വചനം കേട്ടാ മതി, വചനം കൊണ്ട് സ്നാനം, വചനം കേട്ടു, ആത്മനിറവിൽ അന്യഭാഷയൊക്കെ ദൈവത്തെ സ്തുതിച്ചു, കൂട്ടാനൊക്കെ ഉണ്ട്, അതും ആകാം. പിന്നെ പള്ളിയിലെ കയ്യാസൂരി, അവിടുത്തെ മുറുവൻ തൈലും, അവിടുത്തെ മീൻസ് കുർബാനകൾ, അവിടുത്തെ ബാക്കി എല്ലാ ശുശ്രൂഷകളും, ന്യായപ്രമാണത്തിന് ചുവട് പിടിച്ചുള്ള ഇതെല്ലാം ഒന്നിച്ച് കൊണ്ടുപോകാം. അവിടെ നിന്ന് ദൈവത്തെ അങ്ങ് വിളിച്ചാൽ മതി എന്നുള്ള ഉപദേശവുമായി ചേരാത്ത ഒരാചാരവും എല്ലാവരും എൻ്റെ കൂടെ ഒക്കെ ഉണ്ടോ? ദൈവം അതിനെ അനുവദിച്ചിട്ടില്ല. ഇതാ ഇത് രണ്ടും കൂടെ ഒന്നിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നവർ അവരാണ് പൗലോസിനെ ക്രൂശിച്ചത്. ക്രൂശിച്ചെന്ന് ഞാൻ പറയുന്നത് പൗലോസിനെതിരെ ആരോപണം കൊണ്ടുവന്ന് പൗലോസിനെ കെട്ടി ജാതികളെ ഏൽപ്പിക്കാൻ സത്യം അതിനെ തിരികെ നിൽക്കുന്ന ആളുകൾക്ക് അവരെന്നും അവരെ എന്നും ക്രൂശിക്കാനും കല്ലെറിയാനും ഇങ്ങനെയുള്ളവർ തുടങ്ങി. സോ നമ്മൾ അങ്ങനെ ആകരുത്. ഒരു രണ്ട് തോണിൽ കാല് വെക്കരുത്. ഇനി അടുത്തത് ഇവിടെ ചിന്തനീയമായ വേറൊരു ഒരു കാര്യമുണ്ട്, അത് പ്രാർത്ഥനയിൽ പോരാടണമെന്ന്. അപ്പോൾ വിശുദ്ധന്മാർ പ്രസാദമായി തീരണം. ഇങ്ങനെ ഞാൻ ദൈവേഷ്ടത്താൽ സന്തോഷത്തോടെ നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളോടുകൂടെ മനം തണുക്കേണ്ടതിനും നിങ്ങൾ എനിക്ക് വേണ്ടി ദൈവത്തോടുള്ള പ്രാർത്ഥന എന്നോടുകൂടി പോരാടണം എന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെയും ആത്മാവിന്റെ സ്നേഹത്തെ ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കും. ഇവിടെ ഒത്തിരി കാര്യങ്ങളുണ്ട്, ഞാൻ സൂചന മാത്രം പറയാം. അതായത് പ്രാർത്ഥനയെ അപേക്ഷിക്കുമ്പോൾ ഒന്നാമത് ഈ രണ്ട് വിഷയങ്ങളെ കൊണ്ട് പ്രാർത്ഥനകൾ പറഞ്ഞിട്ട് പറയുകയാണ്, ഇതും ദൈവേഷ്ടത്താലേ ആകാം. പ്രാർത്ഥന പോരാടണം എന്ന് പറഞ്ഞിട്ട് എന്താ പറയുന്നത്? ദൈവേഷ്ടത്താൽ. ഈ പ്രാർത്ഥന ഒരു പോരാട്ടമാണ്. ഈ പ്രാർത്ഥനയിൽ പോരാടുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? പലപ്പോഴും നമുക്ക് നമ്മളിൽ തന്നെയുള്ള തിന്മയെ കാണാൻ നമുക്ക് കഴിയത്തില്ല. നമുക്കെപ്പോഴും പൊതുലോകത്തിലെ സാത്താന്യ ചക്രികളെ കുറിച്ച് മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ, അതിനെക്കുറിച്ച് മാത്രമേ നമ്മൾ ബോധവാന്മാരായിരിക്കുന്നുള്ളൂ. നമ്മളിലെ തിന്മയോട്, നമ്മളിലെ സ്വാർത്ഥതയോട്, നമ്മളിലെ ലൗകികതയോട്, നമ്മളിലെ മീൻസ് ദൈവ ഹിതപ്രകാരമല്ലാത്ത പ്രകൃതത്തോട് നമ്മൾ പോരാടാനുണ്ടെന്നുള്ള കാര്യം നമ്മൾ പലപ്പോഴും മറന്നുപോകും. പ്രാർത്ഥനയിൽ പോരാടുക, പോരാടി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് ഇന്ന് പൊതുവെ ഒരു ഒരു ചിന്ത ആയതുകൊണ്ട് ചില വാക്കുകൾ പറയാം. ഹോശിയാർ പുസ്തകത്തിൽ 12:3-4 വാക്യങ്ങളിൽ യാക്കോബ് മല്ലുപിടിച്ചു, അതാണ് പല ആളുകളും എടുത്തിരിക്കുന്നത്. യാക്കോബ് മല്ലുപിടിച്ചു. കൊലോസ്യരുടെ 4:12 വാക്യത്തിൽ പോരാടുന്നതിനെ കുറിച്ച് നിങ്ങളിൽ ഒരുത്തരായി ക്രിസ്തുയേശുവിന്റെ ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി പോരാടും. അപ്പോൾ പ്രാർത്ഥന പോരാടുന്നത് എന്തിനു വേണ്ടിയാ? പ്രാർത്ഥനയിലെ പോരാട്ടം പിശാചിനെതിരെയുള്ള യുദ്ധം എന്നതിനേക്കാൾ ദൈവഹിതം സംബന്ധിച്ച് ദൈവമക്കൾ നിശ്ചയമുള്ളവർ ആയിരിക്കണമെന്നുള്ളതാണ്. മക്കളെ, പലപ്പോഴും ഇത് രണ്ടും കൂടെ ക്ലാഷ് ചെയ്യും. ദൈവഹിതവും അവനവന്റെ ഹിതവും ഇത് രണ്ടും കൂടി ക്ലാഷ് ചെയ്യുമ്പോൾ അവനവന്റെ താല്പര്യങ്ങളോട് നോ പറയാനും ദൈവഹിതത്തോട് യെസ് പറയാനും എത്ര എളുപ്പമൊന്നുമല്ല, അത്ര എളുപ്പമല്ല. അവിടെയാണ് പലപ്പോഴും പോരാട്ടത്തിന് ആവശ്യമുള്ളത്. ഇന്നിപ്പോൾ പ്രേയർ ആസ് എ വാർഫെയർ എന്ന് പറയുന്നത് ഒരു 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 വലിയൊരു വിഷയമാക്കി ആളുകൾ പഠിക്കുക. അതാ അങ്ങനെയാണ് ഈ മീൻസ് എന്താ പ്രേയർ വാക്ക്, ഇങ്ങനെ ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ഇടയിൽ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇറങ്ങി നടന്ന് പ്രാർത്ഥിച്ച് ജനങ്ങളുടെ അജ്ഞത കണ്ട് അത് നമുക്ക് ഒന്നുകൂടി മനസ്സിനൊരു ഭാരമുണ്ടായി അവർക്ക് വേണ്ടി കൂടുതൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ടത് കാരണമാകും. പക്ഷെ ഇറങ്ങി നടന്ന് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് അവിടെയുള്ള ഭൂതം ഓടിപ്പോകുമെന്ന് ആരും ചിന്തിക്കരുത്. ഞാൻ അതിനെക്കുറിച്ച് പരാമർശിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ സ്തോത്രം. അതുകൊണ്ട് ഞാൻ പരാമർശിച്ചിട്ടുള്ളത് കൊണ്ട് അവിടെ ഞാൻ നിൽക്കുന്നില്ല. അതല്ല പ്രാർത്ഥനയിലെ പോരാട്ടത്തിന്റെ പ്രധാന യുദ്ധക്കളം. നമ്മളിൽ തന്നെയുള്ള പാപ സ്വഭാവം അല്ലെങ്കിൽ ദൈവഹിതത്തിന് പൂർണ്ണമായി ഏൽപ്പിക്കാൻ കഴിയാത്ത നിലയിലുള്ള സ്വാർത്ഥ താല്പര്യങ്ങൾ, ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടെന്ന് എന്റെ ഓർമ്മയുണ്ട്. അതുകൊണ്ട് ഞാൻ അവിടെയും വിശദീകരിച്ചിട്ടില്ല. അവൻ കരഞ്ഞ് നിലവിളിച്ചത്, അവൻ ഇരിക്കുന്ന നിലയിൽ അവനെ ദൈവം അനുഗ്രഹിക്കണമെന്ന്. യാബോക്കിന്റെ തീരത്ത് അവനായിരിക്കണം ദൈവനെ അനുഗ്രഹിക്കണം. പക്ഷേ ദൈവനെ അങ്ങനെ അനുഗ്രഹിക്കാനൊക്കെ ഇല്ല. ഒടുവിൽ അവന്റെ തൊടയുടെ തടം തൊട്ടു നടക്കാൻ മേല. എന്നിട്ടും തന്റെ മനസ്സിലെ തന്റെ സ്വാർത്ഥതയിൽ, തന്റെ സ്വന്തത്തിൽ, തന്റെ കുശാഗ്രബുദ്ധിയിൽ, തങ്ങളുടെ വക്രബുദ്ധിയിൽ, അതല്ലേ ഒന്നോട് നല്ലത്? താൻ രൂപപ്പെടുത്തിയിരിക്കുന്ന കാര്യപരിപാടികൾ അതൊന്ന് അംഗീകരിക്കാൻ മനസ്സില്ല. അത് ഓടിപ്പോണമെന്നുള്ളതായിരുന്നിരിക്കാം. നാൽമൂതിൽ അതിനെ കുറിച്ച് പറഞ്ഞത് അങ്ങനെ തുടരുടെ തന്നോട്ട്, എന്നിട്ടും ഇല്ല. ഒടുവിൽ ദൈവം അവനോട് കാരണം തോന്നിയിട്ട് അവനോട് ചോദിക്കുക, നിന്റെ പേര് യാക്കോബന, യാക്കോബനാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിന്റെ പേര് നീ ഇങ്ങനെ ഇരിക്കാൻ പാടില്ല. നീ കുതികാല് പിടിച്ചവനാ, നീ ഉപായിയാ, നീ വക്രബുദ്ധിയുള്ളവനാ, ഇനി അങ്ങനെ ഇരിക്കാൻ പാടില്ല. പേര് മാറ്റി, പ്രകൃതം മാറ്റി, ഇസ്രായേൽ എന്ന് പേരിട്ട് അവനെ അനുഗ്രഹിച്ചു. അപ്പോൾ അനുഗ്രഹം അനുഗ്രഹിക്കുന്നത് നീണ്ടുപോയത് അവന്റെ പ്രകൃതം മാറ്റാൻ അവന് മനസ്സില്ലായി. അവിടെയാണ് നമ്മളുടെ പോരാട്ടം എന്ന് പറയുന്നത്. നമ്മുടെ താല്പര്യങ്ങൾ പിടിച്ചു മേടിക്കാനാണ് നമ്മൾ പലപ്പോഴും പോരാടും. അതല്ല, ദൈവഹിതത്തിനായി നമ്മുടെ താല്പര്യങ്ങളെ വളയ്ക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കാനുള്ള മനസ്സാണ് നമ്മളിൽ ഉണ്ടാകുന്നത്. സ്തോത്രം. അവിടെ അധികം ഞാൻ നിൽക്കാതെ മുമ്പോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. കാര്യം ഈ വിഷയങ്ങൾ ഞാൻ മറ്റ് ഭാഗങ്ങളിൽ ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ. ന്യായമായ വിഷയങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചാൽ പറയാനും സന്തോഷമേ ഉള്ളൂ. Prayer is not to bend God's will to our will, but rather to align our will to the will of God. ദൈവത്തെ നമ്മുടെ വഴിക്ക് വളയ്ക്കാനല്ല, ദൈവഹിതത്തിനെ നമ്മളെ ഏൽപ്പിക്കുവാനാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ പോരാട്ടത്തെ കുറിച്ച് പറയുമ്പോഴും പൗലോസ് പറയുന്നത് ദൈവേഷ്ടത്താൽ, ദൈവത്തിന് ഇഷ്ടമായാൽ, ദൈവേഷ്ടത്താൽ എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഏത് പ്രാർത്ഥന പ്രാർത്ഥിച്ചാലും എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടമാകട്ടെ എന്ന് തീർച്ചയായും ദിവസം പറഞ്ഞിരിക്കണം. സ്തോത്രം. മനസ്സിലാവുന്നതിന് വിശ്വസിക്കട്ടെ, ദൈവഹിതം മാത്രം നമ്മുടെ ജീവിതത്തിൽ നടക്കുവാനായുള്ള സമർപ്പണമാണ്. അപ്പോൾ നമ്മളിലെ ആ സ്വാർത്ഥതയോടുള്ളതാണ് പലപ്പോഴും ആ പോരാട്ടം എന്നുള്ളത് മറന്നു പോകരുത്. പുറമേ പിശാചിനും മേലും നമ്മുടെ പ്രാർത്ഥനയാൽ നമുക്ക് ജയം കിട്ടുവാൻ കഴിയും. കുഞ്ഞാടിന്റെ രക്തമുഖാന്തരമായും നമ്മുടെ സാക്ഷിയും വചനത്താൽ നമുക്ക് സാത്താനെ ജയിക്കുവാൻ കഴിയും. പ്രാർത്ഥനയിൽ സാഹചര്യങ്ങളല്ല, പ്രാർത്ഥന പിശാചിനെ കല്ലെറിയലല്ല, പ്രാർത്ഥന നമ്മളെ ബലപ്പെടുത്തല. ദൈവത്തിന്റെ പോളിസി നമ്മൾ മറക്കല്ല. ദൈവത്തിന്റെ പോളിസി പിശാചിനെ മുഴുവൻ നരകത്തിൽ പിടിച്ചിടുകയല്ല, ദൈവത്തിന്റെ പോളിസി നമ്മളെ അവനെതിരെ ബലപ്പെടുത്തുക എന്നുള്ളതാണ്. എന്റെ കൂടെ ഉണ്ടോ എല്ലാവരും? നമ്മളെ അവനെതിരെ ബലപ്പെടുത്തുക, അതാ ദൈവത്തിന്റെ പോളിസി. സകല പിശാചിനെ ദൈവത്തിന് ഒരു നിമിഷം കൊണ്ട് അടച്ചിടാം, അതല്ല ദൈവം ചെയ്യുന്നത്. പിന്നെ നമ്മളെ അവനെതിരെ ബലപ്പെടുത്തുക. സ്തോത്രം. അപ്പൊ നമ്മളിലെ ആ പാപപ്രകൃതത്തിനെതിരെയായിരിക്കണം നമ്മളുടെ പ്രധാനമായ പോരാട്ടം, മറക്കരുത്. അവരുടെ ജന്മൻ പോയിട്ട് പോകുന്നു. അങ്ങനെ നിങ്ങളുടെ അടുക്കൽ വന്ന് മനം തണുക്കേണ്ടത് വാക്കൊക്കെ എന്ത് വാക്കുകളാണ്. സ്തോത്രം. മനം തണുക്കേണ്ടതിന് പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ ഫിലേമോന്റെ ലേഖനം 7-ാം വാക്യം 20-ാം വാക്യം ഈ വാക്യങ്ങളിലൊക്കെ മനം തണുക്കുക എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന കാണാൻ കഴിയും. 1:12 നിങ്ങളോട് ആശ്വസിക്കേണ്ടതിന്, നിങ്ങളോട് ആശ്വാസം ലഭിക്കേണ്ടതിനെന്ന് പൗലോസ് പറഞ്ഞിട്ടുണ്ട്. 15:31 ഇതാ ഇവിടെയും പറയുക, മനം തണുക്കേണ്ടത്. പ്രിയപ്പെട്ടവര്, കൂട്ടായ്മ ഒരു കുളിർമ പകരുന്ന അനുഭവമായിരിക്കണം. ദൈവമക്കൾ പരസ്പരം കാണുമ്പോഴുള്ള ആ കൂട്ടായ്മ എന്തായിരിക്കണം? ഒരു കുളിർമ ചുട്ടുനീർന്ന മനസ്സുമായി കൂട്ടായ്മയിലേക്ക് ഓടിച്ചെന്നാൽ ആ സഹോദരങ്ങളുടെ സ്നേഹവും അവരുടെ ആ പക്ഷവാദ പ്രാർത്ഥനയും അവരുടെ കരുതലും കാണുമ്പോൾ മനസ്സിൽ എന്തോ ഉണ്ടാകണം, ഒരു കുളിർമയുണ്ടാകും. സ്തോത്രം. എരുതിയിൽ എണ്ണ ഒഴിച്ചതുപോലെയല്ല, എരുതിയിൽ വെള്ളം ഒഴിച്ചതുപോലുള്ളൊരു അനുഭവം. സ്തോത്രം. ആ കുളിർമയാണ്, കണ്ടില്ലേ, നിങ്ങളോടുകൂടെ മനം തണുക്കേണ്ടത്. സ്തോത്രം. ക്രിസ്തു എനിക്ക് അത് അനുഭവം വേണ്ടിയിരിക്കുന്നു, നീ ക്രിസ്തു എന്റെ ഹൃദയം തണുപ്പിക്ക എന്ന് ഫിലേമോനോട് പറയുകയാണ്. അട്ടെ, മുമ്പോട്ട് പോകട്ടെ. എനിക്ക് വേണ്ടി ദൈവത്തോടുള്ള പ്രാർത്ഥന, എന്നോടുള്ള പോരാടണമെന്ന് ആരോടാ പറയുന്നേ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെയും ആത്മാവിന്റെ സ്നേഹത്തെയും ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കും. കണ്ടോ? സ്തോത്രം. ആരാ പ്രാർത്ഥനയിൽ കൂട്ടാളിത്വത്തിന് ഉണ്ടായിരിക്കുന്നത്? എല്ലാവരും അല്ല. ആരൊക്കെയാ? കർത്താവായ യേശു ക്രിസ്തുവിൽ ആത്മാവിന്റെ സ്നേഹമുള്ളവര്, ഈ ക്രിസ്തുവിലുള്ളവരും ആത്മാവിന്റെ സ്നേഹമുള്ളവരുമാണ് അന്യോന്യം പ്രാർത്ഥനയിൽ ഓർക്കേണ്ടത്. സ്തോത്രം. ആരും ആർക്കും വേണ്ടി പ്രാർത്ഥിക്കല്ല. ഇവിടെ ഒരു പ്രത്യേകമായ ആ ഹൃദ്യമായ പ്രാർത്ഥനാ ബന്ധമാണ് പറയുന്നത്. സ്തോത്രം. മറ്റത് പക്ഷവാദ പ്രാർത്ഥനയാണ്. നമ്മൾ സകല അധികാരസ്ഥന്മാർക്ക് വേണ്ടി എന്ത് ചെയ്യണം? പക്ഷവാദം ചെയ്ത് പ്രാർത്ഥിക്കും. അതിനേക്കാൾ ഹൃദ്യമായ ബന്ധമാണ് സഹോദരങ്ങൾ പരസ്പരം അന്യോന്യം പ്രാർത്ഥനയിൽ താങ്ങുന്ന അനുഭവം. മറ്റതിനേക്കാളും ഹൃദ്യവും ഊഷ്മളവുമായ ഒരു ബന്ധമാണ്. അപ്പോൾ അന്യോന്യം നമ്മൾ ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് എന്തോ ഉണ്ടായിരിക്കണം? ആത്മാവിന്റെ സ്നേഹമുണ്ടായിരിക്കണം, ആത്മാർത്ഥമായ സ്നേഹമുണ്ടായിരിക്കണം. സ്തോത്രം. ആ കൂട്ടായ്മയിലെ മനം തണുക്കുകയുള്ളൂ. മുമ്പോട്ട് പോകുന്നു. സമാധാനത്തിന് ദൈവം നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. അതും പറഞ്ഞ് ആ ഭാഗം അവസാനിപ്പിക്കുകയാണ്. സ്തോത്രം. സമാധാനത്തിന് ദൈവം. പ്രിയപ്പെട്ടവരെ, അവിടെ ഒരു കാര്യം കൂടി, ആ ദൈവഹിതത്തിനുള്ള ഏൽപ്പിച്ചുകൊടുക്കൽ എന്ന് പറഞ്ഞ് ആവർത്തിച്ച് പൗലോസ് പറയുന്ന കാര്യമാണെന്ന് നമ്മൾ മറക്കല്ലേ. ഈ പ്രാർത്ഥനയിൽ, പ്രാർത്ഥനയുടെ കാര്യം, പോരാട്ടത്തിന്റെ കാര്യം ഒക്കെ പറയുമ്പോഴും ദൈവഹിതം 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 എന്നുള്ളത് ആവർത്തിച്ച് പറയുക. റോമാലേഖനം 1:9-12 ഈ വാക്യങ്ങളിലും നമ്മൾ ഇതേ കാണുന്നുണ്ട്. ദൈവത്തിന്റെ ഹിതമായാൽ, ദൈവഹിതപ്രകാരം ദൈവ ഇഷ്ടം നിവർത്തിക്കണം. അതാ എന്നാ ഇന്ന് നമ്മുടെ ഇടയിൽ പല ആളുകളും ഉണ്ട്, പ്രാർത്ഥിക്കുമ്പോൾ എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടമാകട്ടെ എന്ന് പറയുന്നത് വിശ്വാസത്തിന് നിരക്കുന്നത് അല്ല എന്ന് പറയുന്നവർ നമ്മുടെ ഇടയിൽ വളരെയുണ്ട്. ഞാൻ പേരെടുത്ത് പറയുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നരുത്. ബെനിഹിൻ ഒക്കെ പറയുന്നത് നെവർ എവർ എവർ ഗോ ടു ഗോഡ് ആൻഡ് സേ ഇഫ് ഇറ്റ് ബി തൈ വിൽ എ വേ വിത്ത് ദോസ് തിങ്സ് ഡിസ്ട്രോയിങ് വേൾഡ്. പ്രാർത്ഥിച്ചേച്ച് നിന്റെ ഹിതമാണെങ്കിൽ നിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറയരുതെന്നാ അവര് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞാൽ അതുവരെ വിശ്വസിച്ചു പിടിച്ച് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നതിന് ഒരായു വരുന്ന പോലെ ആയി പോവാൻ മനസ്സിലായില്ലേ തോന്നും. പക്ഷെ വിശ്വാസം എന്ന് പറയുന്നത് ആ പിടിവാശി അല്ലെന്നുള്ളത് നമുക്കറിയാമല്ലോ, നമ്മൾ ചിന്തിച്ചിട്ടുണ്ടല്ലോ തോന്നും. അതുകൊണ്ട് ഏത് പ്രാർത്ഥനയോടും കൂടി എന്റെ ഇഷ്ടമല്ല നന്മ എന്താണ് ദൈവത്തിനെ അറിയുള്ളൂ, നമ്മൾ അറിയുന്നില്ല നന്മ എന്താണെന്ന് അവിടുന്ന് അറിയുന്നുള്ളൂ. അതുകൊണ്ട് ഏൽപ്പിച്ചു വേണം പ്രാർത്ഥിക്കണം. ഏത് കാര്യം, നമ്മുടെ ആഗ്രഹങ്ങൾ പറയാം, നമ്മുടെ ആവശ്യങ്ങൾ പറയാം, നമ്മുടെ സങ്കടങ്ങൾ പറയാം, ഇതെല്ലാം ദൈവത്തോട് ഹൃദയം കോരിപ്പകരാം. പക്ഷെ ഒടുവിൽ ഒരു വാചകം പറഞ്ഞേക്കാം, കർത്താവേ എന്റെ ഇഷ്ടമല്ല അവരുടെ ഇഷ്ടം. സ്തോത്രം. ആട്ടെ ജന്മം പോട്ട് പോകുന്നു. സ്തോത്രം. ഈ ഇനി ഇവിടെ ഒരു ചെറിയ കാര്യം കൂടി നമുക്ക് ചിന്തിക്കാനുണ്ട്. പൗലോസിന്റെ പ്രാർത്ഥന പ്രകാരം ഈ ധർമ്മശേഖരം സന്തോഷത്തോടെ സ്വീകരിക്കപ്പെട്ടോ? അവിടെ സന്തോഷത്തോടെ സ്വീകരിക്കപ്പെട്ടായിരുന്നോ? അതൊരു ചോദ്യമാണ്. ലൂക്കോസ് കൂടെ യെരുശലേമിൽ എത്തിയെങ്കിലും ഈ ധർമ്മശേഖരം സന്തോഷത്തോടെ സ്വീകരിക്കപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് ലൂക്കോസ് നേരിട്ടൊന്നും പറയുന്നില്ല. എന്നാൽ പ്രവർത്തകർ 24:17 ഫേലിക്സിന്റെ മുൻപിൽ പൗലോസ് ലീഹ തന്റെ ന്യായവാദം കഴിച്ചപ്പോൾ ഫേലിക്സിന്റെ മുമ്പിൽ ആ ന്യായവാദം കഴിക്കുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ എന്റെ സ്വജാതിക്കാർക്ക് അനേക സംവത്സരമായിട്ട് ധർമ്മം കൊണ്ടുവന്നു. അപ്പൊ ധർമ്മം കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് സ്വീകരിക്കപ്പെട്ടത് കൊണ്ട് തന്നെയാണ് പൗലോസ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവര് സ്വീകരിച്ചു. അപ്പോസ്തലന്മാരും അതുപോലെ അവിടെയുള്ള തൂണുള്ള എണ്ണപ്പെട്ടുന്ന ദൈവദാസന്മാരും അവിടെയുള്ള പരിജ്ഞാനികളായ ദൈവദാസന്മാർ അത് സന്തോഷത്തോടെ ആ ധർമ്മശേഖരം സ്വീകരിച്ചു എന്ന് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനിയിപ്പോ രണ്ടാമത്തെ പ്രാർത്ഥനാ വിഷയം, ദൈവം എങ്ങനെ 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 കൈകാര്യം ചെയ്തു, അല്ലെങ്കിൽ ദൈവത്തിന് ദൈവം അതിനെ എന്നാ മറുപടി കൊടുത്തു എന്നുള്ളതിനെ കുറിച്ച് കൂടുതൽ ഇച്ചിരി വാക്കുകളൊന്ന് ചിന്തിക്കാം. അവിശ്വാസം ഒന്ന് രക്ഷിക്കണം എന്നല്ല പ്രാർത്ഥിച്ചത്, അവിശ്വാസം ഒന്ന് രക്ഷിച്ചോ? തീർച്ചയായും ദൈവൻ രക്ഷിച്ചു. നമുക്കറിയാമല്ലോ പ്രവചന പുസ്തകം 21:30-31 22:22 23 23:10 ഈ ഭാഗങ്ങൾ വായിച്ചാൽ മൂന്ന് സന്ദർഭങ്ങളിൽ തന്നെ പിച്ചു ചിന്തിക്കളയാമായിരുന്ന സാഹചര്യങ്ങളിൽ ദൈവം അത്ഭുതകരമായ പൗലോസെ വിടുവിച്ചു. പറയാൻ അവനെ പരിക്കത്തിന് മേലെ എടുത്തു നമ്മൾ വായിച്ചല്ല, ചിന്തിച്ചില്ല. നമ്മൾ പിച്ചു ചിന്തിപ്പോകാമായിരുന്ന സാഹചര്യം ആ പൗലോസിനെ പട്ടാളക്കാർ പാഞ്ഞു വന്നപ്പോഴാണ് പൗലോസിനെ അടിക്കുന്നത് നിർത്തിയത്. അത്ര ക്രൂരമായി അവനെ ഉപദ്രവിച്ചു. അവിടെ കൊന്നുപോകാനായിരുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ദൈവം അത്ഭുതകരമായി വിടുവിച്ചു. അതിൽ പ്രാർത്ഥനയുടെ പ്രൊട്ടക്ഷൻ, ദൈവമക്കൾ അവന് വേണ്ടി നിലവിളിച്ചത് സ്വർഗത്തിലെ ദൈവം ആദരിച്ചു. സ്തോത്രം. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥനയിൽ നമ്മുടെ വിഷയങ്ങൾ ദൈവത്തിൽ സങ്കടത്തോടെ അറിയിച്ചാൽ തീർച്ചയായിട്ടും ദൈവം പ്രാർത്ഥിച്ചത് കൊണ്ടാണ് രക്ഷിച്ചത് എന്ന് പറയരുത്. മനസ്സിലായില്ല. അങ്ങനെ ആകുമ്പോൾ നമ്മളാണ് രക്ഷിച്ചതിന് കാരണക്കാരനെന്ന് വന്നു പോകും. നമ്മൾ പ്രാർത്ഥിച്ചു, ദൈവം രക്ഷിച്ചു. സ്തോത്രം. ദൈവപ്രവൃത്തിയിൽ നമുക്കൊരു പങ്ക് തരികയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഓ, എന്തൊരു സന്തോഷമാണ്. ദൈവം പ്രവർത്തിക്കുന്ന ദൈവഹിതപ്രകാരമുള്ള പ്രവൃത്തിയിൽ നമുക്കും ദൈവം ഒരു പങ്ക് തരിക, അതാ പ്രാർത്ഥന. അപ്പൊ നമ്മൾ ഞാൻ പ്രാർത്ഥിച്ച് മേടിച്ചതാണ് പ്രാർത്ഥിച്ച് നേടിയാണെന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു അഹങ്കാരത്തിന് വാക്ക് അവിടെ വന്നു പോകുകയല്ലേ. അതുകൊണ്ട് അങ്ങനെയുള്ള പ്രയോഗങ്ങൾ ഒഴിവാക്കി ഞാൻ ദൈവ വചനത്തിന്റെ വ്യവസ്ഥ പ്രകാരം ഞാൻ ദൈവം നിലവിളിച്ചു. കർത്താവിന് കരുണ തോന്നി, കർത്താവ് അങ്ങനെ ചെയ്തു. അങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്. മനസ്സിലാവുന്നു, വിശ്വസിക്കണ്ടേ. ഞാൻ പറയുന്ന വാക്കുകൾ ആരും തെറ്റായി ധരിക്കരുത്. ഈ ഈ വാക്കുകൾ സന്ദർഭത്തിൽ നിന്നൊക്കെ പറിച്ചെടുത്തിട്ട് ഈ ദുർവ്യാഖ്യാനിക്കുന്ന രീതി ഒരിക്കലും ഉണ്ടാകരുത്. അങ്ങനെ ഞാൻ ഒരു ഒരിക്കലേ ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തെ കുറിച്ച് ഇങ്ങനെ 22-ാം അധ്യായം ആരാധന എന്നുള്ളതിന് ഒരു ഉദാഹരണമായിട്ട് എടുത്ത് ഇങ്ങനെ പറയുമ്പോൾ ഈ ഇസാക്കിനെ കയ്യിൽ നിന്ന് ആരും കെട്ടി ഇങ്ങനെ അങ്ങോട്ട് കിടത്തി ഇതേ കൃത്യവും ഇസാഖ് ഇങ്ങനെ കിടക്കുക 10-16 വയസ്സിന്റെ പ്രായമില്ലേ, നല്ല ആരോഗ്യമുള്ള ചെറുക്കനാ, കൈ അപ്പനെ പിടിച്ച് കയ്യും കാലും കെട്ടിയപ്പോ അവനിങ്ങനെ നിന്നു കൊടുക്കുക. ഈ യാഗപിടുത്തം ഇങ്ങനെ കിടക്കുന്ന കണ്ട ഒരു മന്ദബുദ്ധി കിടക്കുന്ന പോലെ അവൻ കിടക്കുക അല്ലേ, മന്ദബുദ്ധി കിടക്കുന്ന പോലെ ഞാൻ കിടക്കുക അവൻ കിടക്കുക തോന്നുന്നു. അപ്പോ കൊറേ ഞാൻ ഇത് പ്രസംഗിച്ചാ പോയി, കൊറേ നാൾ കഴിഞ്ഞ് വേറൊരാൾ എന്നോട് ചോദിച്ചു, ദൈവദാസനെ അബ്രഹാമിന് നമ്മൾ ഇസാക്ക് മന്ദബുദ്ധിയായിരുന്നെന്ന് പ്രസംഗിച്ചോ? എവിടം കൊണ്ടാ കേൾക്കുന്നതെന്ന് ഞാൻ പോയിക്ക് വേറൊരാളൊരു ഹാരണം പറഞ്ഞു കേട്ടിട്ടുണ്ട്. രാത്രി കൺവെൻഷൻ പ്രസംഗിക്കാം, വാസിങ്ങനെ പത്രോസിനെ അമ്മായി അമ്മ പനിവിടെ എത്തി. അപ്പൊ പിറ്റേന്ന് നാട്ടുകാരൊക്കെ യോഗത്തിൽ വരുന്നു, പിറ്റേ ദിവസം പള്ളിയിൽ മണിയടിക്കുന്നു, ഇത് വെള്ളം കോരിക്കൊണ്ടിരുന്നപ്പോ പള്ളിയിൽ മണിയടിക്കുന്നു. പള്ളിയിൽ മണിയടിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം ഒരു ശവവും കൊണ്ട് ഇങ്ങനെ പോകുന്നു. അപ്പൊ അറിയോ അതാരാണാ മരിച്ച? അന്നേരം അത് കേട്ടിപ്പോ ഒരാള് പറഞ്ഞെന്നാ, അയ്യോ ഇന്നലെ അവിടെ പ്രസംഗിക്കാൻ വന്ന് ഉപദേശിച്ച് പറഞ്ഞായിരുന്നു പത്രോസിന്റെ അമ്മായിയമ്മ മരിച്ചെന്ന്. അപ്പൊ അവര് പെട്ടെന്ന് നോക്കുന്ന അവരുടെ അവിടെ ഒരു പത്രോസ് ഉണ്ട്, ആ പത്രോസിന്റെ അമ്മായിയമ്മയെ ഇതാ പാലയാളി ദൈവവചനം ശ്രദ്ധിക്കുന്നത്. സങ്കടം ഞാൻ പറയുന്ന അതുപോലെ കേൾക്കണം, അതുപോലെ ഒന്ന് ഗ്രഹിക്കാൻ ശ്രമിക്കണം. എന്തോ ഒരു സങ്കടം, ഈ മനസ്സിലൊന്ന് ഇരിപ്പുണ്ട്, അത് കളയാൻ ഒരു മനസ്സിലും. അപ്പൊ വേറെ ആരെങ്കിലും വല്ലതും പറയുന്നത് ആ പ്രത്യേകിച്ച് മനസ്സിലിരിക്കുന്നതിന് ഇത്തിരി വ്യത്യാസപ്പെട്ട വല്ലതും പറഞ്ഞു പോയെങ്കിൽ പിന്നെ വെച്ചേക്ക്. എന്നിട്ട് പിന്നെ സഹോദരങ്ങളെ, ഞാൻ വേദപുസ്തകവുമായി നിരക്കാത്ത ഏതെങ്കിലും കാര്യം എവിടെങ്കിലും പറഞ്ഞെന്ന് നിങ്ങൾ ആരെങ്കിലും എവിടെങ്കിലും ആരെങ്കിലും പറയുന്ന കേട്ടാ ധൈര്യം എന്നോടൊന്ന് പറഞ്ഞേക്കണേ, അത് നേരിട്ടൊന്ന് ചോദിച്ചേക്കണം. തന്നെയല്ല, നേരെ കേൾക്കണം. അതെന്നെ മുഴുവൻ ഒരു വാചകം മാത്രം എടുക്കല്ലേ, ചിലപ്പോ ഇവരെ ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞേക്കായിരിക്കും ഞാനൊരു വാചകം പറഞ്ഞത്, മനസ്സിലായില്ലേ? അത് ഞാൻ പറഞ്ഞ ആ വാചകം മാത്രം കേൾപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞാണെന്ന് എടുത്ത് ചെയ്യരുത്. വളരെ ശ്രദ്ധയോടെ വേണം കേൾക്കേണ്ടത്. അതെ, ഞാൻ മുൻപോട്ട് പോകട്ടെ, പറയുന്നത് മനസ്സിലാകുന്നു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ മാത്രമല്ല, വാസശ്രമത്തിൽ തന്നെ അദ്ദേഹത്തെ ദൈവം രക്ഷിച്ചു. 23:12-26 വായിക്കുമ്പോൾ നമ്മൾ മുമ്പേ സൂചിപ്പിച്ചു, പൗലോസിന്റെ തങ്ങളുടെ മകൻ വന്ന് പറയുന്നു വാസശ്രമത്തിൽ നിന്ന് രക്ഷിക്കുന്നു എന്ന് കണ്ടു. മാത്രമല്ല കപ്പൽ ഛേദത്തിൽ നിന്ന് ദൈവം രക്ഷിച്ചു. കപ്പൽ ഛേദത്തിൽ നിന്ന് ഇവർ രക്ഷപ്പെടാൻ, പലകുമാർക്കായി രക്ഷപ്പെടാൻ സാധ്യതയുള്ളപ്പോഴും കപ്പൽ ഉടഞ്ഞു പോയപ്പോൾ പടയാളികൾ എന്താ പറഞ്ഞത്? തടവുകാരെ മുഴുവൻ കൊല്ലണം എന്ന് പറഞ്ഞു. തടവുകാരെ കൊല്ലുക എന്ന് പറഞ്ഞാൽ കുറ്റവാളികളല്ലേ തടവുകാർ? ഈ കുറ്റവാളികളെ വെറുതെ വിട്ടാൽ അവര് കുറ്റവാളികൾ സമൂഹത്തിന് ദോഷം ചെയ്യുന്നവരല്ലേ? അതുകൊണ്ട് തടവുകാരെ മുഴുവൻ കൊല്ലണമെന്ന്, കപ്പൽ ചേതത്തിലകപ്പെട്ടിരിക്കുന്നു, പടയാളി തടവുകാരെ കൊല്ലണമെന്ന് പടയാളി പറഞ്ഞപ്പോ ശതാധിപൻ പൗലോസിനെ രക്ഷിക്കാൻ ഇച്ഛിച്ചിട്ട് പടയാളികളുടെ താല്പര്യത്തെ തടഞ്ഞു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. സ്തോത്രം, പുസ്തകം 27-ാം അധ്യായം 42-44 വാക്യങ്ങളിൽ നമ്മളത് കാണുന്നുണ്ട്. സ്തോത്രം. അപ്പൊ തടവുകാര താല്പര്യത്തെയും ദൈവം തടഞ്ഞു. ഇതൊക്കെ വിശുദ്ധന്മാർ അവന് വേണ്ടി പക്ഷവാദം കഴിച്ചു, ദൈവമുമ്പാകെ പ്രസാദകരമാകി, വിശുദ്ധന്മാരെ മുഖമാദരിച്ച ദൈവം. സ്തോത്രം. പൗലോസിനെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ സ്തോത്രം. വളരെ ജാഗ്രതയോടെ അവന് വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളതും നമുക്ക് കാണാൻ കഴിയും. സ്തോത്രം. പ്രാർത്ഥിച്ചില്ലായിരുന്നെങ്കിൽ രക്ഷിക്കേലായിരുന്നെന്ന് ഞാൻ പറഞ്ഞു എന്ന് പറയരുത്. സ്തോത്രം. അവര് പ്രാർത്ഥിച്ചു, ദൈവം രക്ഷിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ആദമ പ്രാർത്ഥന എപ്പോഴും എന്ത് വേണം? ദൈവത്തിന് ഹിതകരമല്ലാത്തതിനു വേണ്ടി പിടിയാക്കി വിളിക്കുകയും അരുത്. അപ്പൊ ദൈവഹിതപ്രകാരം ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം അത് നമ്മളും കൂടെ കൊണ്ട് പറയുമ്പോൾ ആ ദൈവപ്രവൃത്തിയിൽ നമുക്കൊരു ഓഹരി കിട്ടുന്നു. എന്തോ ഒരു സന്തോഷം, മനസ്സിലായില്ലേ? ആ പ്രാർത്ഥനയിലാണ് ദൈവം പ്രസാദിക്കുന്നത്. ഹല്ലേലൂയ. പാട്ടെ, ഞാൻ പറഞ്ഞത് മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. ഓക്കെ. യേശു ക്രിസ്തുവും ആത്മാവിന്റെ സ്നേഹവുമാണ് ദൈവമക്കളെ ഒരുമിപ്പിക്കുന്നത്. ആശീർവാദത്തോടെ ഈ ഭാഗം അവസാനിക്കുന്നു. ഈ ആശീർവാദം ഒരു ശ്രദ്ധേയമാണ് കേട്ടോ. ആശീർവാദം മറ്റ് ആശീർവാദങ്ങൾ വ്യത്യാസമാണ്. ഇത് യഹൂദന്മാര് പറയുന്ന ആശീർവാദമാണ്. അവര് അറിയാമല്ലോ, അവർ ആശീർവാദവും വന്ദനവും ഷാലോം ലീക്കി എന്നവർ പറയുമായിരുന്നു. സമാധാനത്തിന്റെ ദൈവം നിന്നോടുകൂടെ ഇരിക്കട്ടെ. ഷാലോം ലീക്കി, മേ പീസ് ബി ഓൺ യു, സമാധാനത്തിന്റെ മേൽ വരട്ടെ എന്ന് പറയുമായിരുന്നു. സ്തോത്രം. അത് യഹൂ. അപ്പൊ നോക്കി, ഒരു യഹൂദനായ പൗലോസ് ജാതികളും കൂടി ഉൾപ്പെട്ട സഭയിലേക്ക്. സ്തോത്രം. യഹൂദന്റെ ആശീർവാദ സ്വരം തന്നെ പറയുന്നത് ശ്രദ്ധേയമാണ്. ഇനി പതിനാറാം അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുന്നു. ഈ പതിനാറാം അധ്യായം നമുക്ക് ഇച്ചിരി വേഗം പോകാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്റെ കൂടെ വരണേ. ഇത് ഈ ലേഖനത്തിന്റെ ഭാഗമല്ല എന്ന് പറയുന്നവരു പോലും ഉണ്ട്. അവർ പറയുന്നതിന് കാരണം ഇത് 26 പേരെ പേരെടുത്ത് പറഞ്ഞു വന്ദനം പറയുന്നു. പൗലോസ് ഇതുവരെ പോയിട്ടില്ല റോമിൽ. അവിടുത്തെ സഭയിൽ ഇതുവരെ ശുശ്രൂഷിച്ചിട്ടില്ല. പക്ഷേ പോയിട്ടില്ലാത്ത ശുശ്രൂഷിച്ചിട്ടില്ലാത്ത ആ സ്ഥലത്ത് 26 പേരുടെ പേര് പൗലോസിന് എങ്ങനെ അറിയാം? അത്രയും പേരോടും ഹൃദ്യമായ ബന്ധമുള്ളവനവർ. അതാണ് ഒരു ചോദ്യം. പ്രിയപ്പെട്ടവര്, അവിടെ പോയിട്ടില്ല എങ്കിൽ പോലും അവിടെ പൗലോസിന് പ്രിയരായ അനേകർ ഉണ്ടായിരുന്നിരിക്കാം. അവര് പറയുന്ന ഒരു കാര്യം, എഫെസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിന്റെ ഭാഗമായിരിക്കും ഇതെന്ന് അവർ പറയുന്ന ഒരു കാര്യം. ഒന്നാമത് വന്ദനം പറയുന്നത് ദേവയുടെ കാര്യം പറഞ്ഞാൽ കഴിഞ്ഞ പിന്നെ ഒന്നാമത് വന്ദനം പറഞ്ഞ അഖിലാവിനെ പ്രിസിലീമ. അപ്പം എഫെസോസിലേക്ക് പൗലോസിനോട് കൂടെ പോയവരാണ് അഖിലാവും പ്രിസിലീം. അതുകൊണ്ട് എഫെസോസിലെ സഭയിലാണ് സഭയ്ക്ക് എഴുതിയ ലേഖനത്തിന്റെ ഭാഗമായിരിക്കും ഇത് എന്ന് പറയുന്ന ആളുകൾ തിയോളജിയിൽ തന്നെയുണ്ട്. കാരണം എഫെസോസിൽ അദ്ദേഹം 3 വർഷം താമസിച്ചത്, അപ്പൊ അവിടെ ഒത്തിരി പരിചയക്കാര് ഉണ്ടായിരുന്നിരിക്കാമല്ലോ. മാത്രമല്ല അതിനടുത്ത വന്ദനം പറയുന്നത് എപ്പൈനത്തോസിനാ. എപ്പൈനത്തോസ് ആസിയിലെ ആദ്യ ഫലം എന്നാ പറയുന്നത്. ആസിയിലെ ആദ്യ ഫലം, ആസിയിലെ ആദ്യ ഫലം എന്ന് പറയുമ്പോൾ എഫെസോസ് ആണ് ഏഷ്യയിലെ, ഏഷ്യയിലെ ആസിയ പ്രോവിൻസിന്റെ തലസ്ഥാനമായിരുന്നു എഫെസോസ്. അതുകൊണ്ട് ആ നിലയിലും എഫെസോസിന് എഴുതിയിരിക്കുന്നതായിരിക്കാൻ ആ സാധ്യത എന്ന് ഒരു വലിയ ശക്തമായ വാദമുണ്ട്. എന്നാൽ മൂലകൃതിയിലല്ല, അതായത് കയ്യെഴുത്ത് കോപ്പികളിലല്ല, ഇത് റോമാലേഖനത്തിന്റെ ഭാഗമായിട്ടാണ് ചേർത്തിരിക്കുന്നത്. കയ്യെഴുത്ത് പ്രതികളിലല്ല. പൗലോസ് ഇത് തെർത്തോസ് എന്ന് പറയുന്ന ലേഖന എഴുതി, പൗലോസ് പറഞ്ഞു കൊടുത്ത് തെർത്തോസ് എഴുതി. തെർത്തോസ് എഴുതി ആ കോപ്പി ആരുടെയും കയ്യിലില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിലില്ല, മനസ്സിലാവുന്നുണ്ട്? നിങ്ങളാരും വിചാരിക്കുന്നത് ഈ പൗലോസോ മർക്കോസോ യോഹന്നാനോ മത്തായിയോ ഇവരൊക്കെ എഴുതി ആ കോപ്പി നമുക്ക്, ആ കോപ്പി ഇന്ന് നമുക്ക് ആർക്കും കിട്ടിയിട്ടില്ല. അതിനോട് കൃത്യമായി പകർത്തി എഴുതിയ കയ്യെഴുത്ത് പ്രതികളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. 100 കയ്യെഴുത്ത് പ്രതികളുണ്ട്. ബൈബിള് പോലെയുള്ള ഒരു പുരാതന ഗ്രന്ഥത്തിന് ഇത്രയധികം കയ്യെഴുത്ത് പ്രതികളുള്ള വേറെ ഒരു പുസ്തകവുമില്ല. തന്നെയല്ല, ഈ കയ്യെഴുത്ത് പ്രതികൾ തമ്മിൽ വളരെ സാദൃശ്യമാണ്, വളരെ സാദൃശ്യമാണ്. ബി സിയിലുള്ള കയ്യെഴുത്ത് പ്രതികൾ പഴയത്തിനകത്തുണ്ട്. ക്രിസ്തുവിന് മുമ്പ് ഉണ്ടായിരുന്ന, മുമ്പ് തന്നെ എഴുതിയ കയ്യെഴുത്ത് പ്രതികൾ കുംറാൻ ഗുഹയിൽ നിന്നൊക്കെ കിട്ടിയതറിയാം. അത്രയും പഴയ കയ്യെഴുത്ത് പ്രതികൾ, പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്സ്റ്റുമായിട്ട് കൃത്യമാണ്, വളരെ. അതാണ് അത്ഭുതകരമായ സാദൃശ്യം അതും കാണാൻ കഴിയും. അപ്പോൾ തെർത്തോസ് എഴുതിയ ആ കോപ്പി നമുക്ക് കിട്ടിയിട്ടില്ല, പൗലോസ് എഴുതിയ ആ കോപ്പി ഒന്നും കിട്ടിയിട്ടില്ല. എന്നാൽ 1-ാം നൂറ്റാണ്ട് മുതലേ ഉള്ള കയ്യെഴുത്ത് പ്രതികൾ പല ലേഖനത്തിനെയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. മീൻസ് പലതിലെ 1-ാം 2-ാം എന്ന് പറയുന്നത് ശരിയാവില്ല. പല ഈ തിയോളജൻസ് ഡേറ്റ് ചെയ്തിരിക്കുന്നതാണ്. മീൻസ് ഏതാണ്ട് 1-ാം നൂറ്റാണ്ട് കൂടി 2-ാം നൂറ്റാണ്ട് മുതലൊക്കെയുള്ള കോപ്പികൾ, 3-ാം നൂറ്റാണ്ടിലുള്ള കോപ്പികൾ, 5-ാം നൂറ്റാണ്ടിലുള്ള കോപ്പികളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ വിഷയം അതല്ലല്ലോ, അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ പറയുന്നില്ല. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ കയ്യെഴുത്ത് പ്രതികളിലല്ല, റോമാലേഖനത്തിന്റെ കയ്യെഴുത്ത് പ്രതികളിലല്ല, റോമാലേഖനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ 16-ാം അധ്യായവും വരുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു ആശയം ഉണ്ടെങ്കിലും ഇത് റോമാലേഖനത്തിന്റെ ഭാഗമായി തന്നെ നമുക്കെടുക്കാം. മാത്രമല്ല ഇനി ഒടുവിൽ വരുമ്പോൾ റോമാലേഖനത്തിലെ വിഷയമാണ് കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ ഇപ്പൊ ചിന്തിക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടെ മനസ്സിലാകും. സ്തോത്രം. ഇത് ഇവിടെ ശ്രദ്ധേയമായ വേറൊരു കാര്യം, ഈ 26 പേരുടെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിലും പത്രോസിന്റെ പേര് എടുത്ത് പറഞ്ഞ് വന്ദനം പറയുന്നില്ല. റോമൻ കത്തോലിക്ക സഭ പത്രോസ് റോമിലെ സഭ സ്ഥാപിച്ചതെന്നും അവിടുത്തെ പാപ്പായിരുന്നു എന്നൊക്കെ പറയുന്നതിന് ഒരു യാതൊരു അടിസ്ഥാനമില്ല. പത്രോസ് ആയാലും റോമിൽ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവന് വന്ദനം പറഞ്ഞേനെ. പത്രോസിന് വന്ദനം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇത് റോമാലേഖനത്തിന്റെ ഭാഗമല്ലെന്നും എഫേസ്യ ലേഖനത്തിന്റെ ഭാഗമാണെന്നും വാദിക്കാൻ റോമൻ കത്തോലിക്ക മീൻസ് പണ്ഡിതന്മാരാണ് കൂടുതൽ താല്പര്യം കാണിക്കണമെന്നുള്ളത് സന്ദർഭത്തിൽ പ്രസ്താവ്യമാണ്. അതെ, ഞാൻ മുമ്പോട്ട് പൊക്കോട്ടെ, വായിക്കാം. നമ്മുടെ സഹോദരിയും ശിങ്ക്രയാ സഭയിലെ ശിശൂഷക്കാരത്തിയുമായ സേവയെ കർത്താവിന്റെ നാമത്തിൽ കൈക്കൊണ്ട് അവൾക്ക് നിങ്ങളുടെ സഹായം വേണ്ടത് ഏത് കാര്യത്തിലും സഹായിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ ഫലമേൽപ്പിക്കുന്നു. അവളും പലർക്കും വിശേഷാൽ എനിക്കും സഹായം ചെയ്തിരിക്കുന്നു. ഇത് വിശീകരണത്തിന് ആവശ്യമുള്ളതൊക്കെയാ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞാൽ 26 പേർക്ക് താഴെ വന്ദനം പറയുന്നുണ്ട്. അതിന് മുമ്പ് തന്നെ ആദ്യം ഈ ലേഖനം കൊണ്ടുപോയ ആളാണ് ശിങ്ക്രയാ സഭയിലെ ശിശൂഷക്കാരത്തിയായ സേവ. ഈ സേവയെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ആദ്യത്തെ ഈ 2 വാക്യങ്ങളിൽ. അവിടെയുള്ള മീൻസ് ദൈവസഭയ്ക്ക് സേവയെ പരിചയപ്പെടുത്തി കൊടുക്കുക. ഈ കെങ്ക്രയ സഭ എന്ന് പറഞ്ഞാൽ കൊരിന്ത് പട്ടണത്തിന്, കൊരിന്തിൽ നിന്നാണ് ഇത് എഴുതുന്നത്, കൊരിന്ത് പട്ടണത്തിന് തൊട്ടടുത്തുള്ള വലിയൊരു തുറമുഖമായിരുന്നു കെങ്ക്രയ, വളരെ അടുത്താണ്. അപ്പൊ കൊരിന്തും കെങ്ക്രയും തമ്മിൽ വേണമെങ്കിൽ ട്വിൻ സിറ്റീസ് എന്ന് വേണമെങ്കിൽ പറയാം, ഇരട്ട നഗരങ്ങൾ എന്ന് പോലും പറയാം, ഇരട്ട തുറമുഖങ്ങളെന്ന, അതാവുന്നൂടെ നല്ലത്, ഇരട്ട തുറമുഖങ്ങൾ എന്ന് പറയത്തക്ക പോലുള്ള അടുപ്പമുള്ള തുറമുഖങ്ങളായിരുന്നു. അപ്പോൾ അതിൽ കെങ്ക്രയായ ഒരു സഭയുണ്ട്. ആ കെങ്ക്രയാ സഭയിലെ ശുശ്രൂഷക്കാരത്തിയാണ് സേവ. ശുശ്രൂഷക്കാരത്തി എന്ന് പറയുമ്പോൾ സഭാ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ സഭയുടെ ശുശ്രൂഷ പറയുമ്പോൾ അർത്ഥം എന്താ, ആ സഭയുടെ പാസ്റ്റർ എന്നുള്ളൊരു ചിന്തയാണ് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഓടി വരുന്നത്. ഇവിടെ നമുക്ക് ഈ പാസ്റ്റർ എന്നല്ലാതെ വേറൊരു ശുശ്രൂഷയെ കുറിച്ച് ചിലപ്പോൾ ചിന്തിക്കാൻ കഴിയില്ല. ഈ കഴിഞ്ഞ ദിവസം ഒരാളെന്നോട് ചോദിച്ചു, അപ്പം പുതുപ്പള്ളി സഭയിലെ ശുശ്രൂഷയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പുതുപ്പള്ളി സഭയിലെ ഞാൻ അംഗമാണെന്നേ ഉള്ളൂ. ഓ, അപ്പം പാസ്റ്റർ ഒന്നും അല്ലല്ലേ, ശുശ്രൂഷയൊന്നും ഇല്ലല്ലേ എന്ന് പറഞ്ഞു. ശുശ്രൂഷയൊന്നുമില്ല. ഞാൻ പറഞ്ഞു, ശുശ്രൂഷയുണ്ട്, ഒരു ലോക്കൽ സഭയുടെ പാസ്റ്റർ അല്ല, നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? അങ്ങനെയുള്ളൊരു ചിന്തയാ. അങ്ങനെ ആ ചിന്ത കൊണ്ട് നമ്മൾ എല്ലാവരും സേവാന്ന് കേട്ട ഉടനെ അവള് അവിടെ പാസ്റ്റർ പാസ്റ്റർ മിനിസ്റ്റർ എഴുതുന്ന ആളാണെന്നുള്ള ചിന്ത നമുക്ക് വരുന്നത്. അങ്ങനല്ല, അവിടെ ശുശ്രൂഷക്കാരത്തി എന്നോട് ഉപയോഗിച്ചിരിക്കുന്ന പദം ഡയാക്കനോസ് എന്ന പദമാണ്. ഡയാക്കനോസ് എന്ന് പറഞ്ഞാൽ ഏത് തരത്തിലുള്ള ശുശ്രൂഷയ്ക്കും പറയാവുന്ന ഒരു ജനറൽ ടേമാണത്, പൊതുവായ ഒരു വാക്കാണ്. പൊതുവായ വാക്കാണ്. 13-ാം അധ്യായത്തിൽ പുറം ലോകത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ കാര്യം ചിത്രീകരിക്കുമ്പോൾ പോലും അവിടെയും പറയുന്ന ദൈവ ശുശ്രൂഷക്കാരന്മാരെന്ന് പറയുമ്പോൾ അവര് ആ കാര്യം തന്നെ നോക്കുന്നവരും ദൈവത്തിന്റെ ശുശ്രൂഷക്കാരാണെന്നും പറഞ്ഞിട്ടുണ്ടല്ലോ 6-ാം അധ്യായം 16-ാം വചനം. അതുകൊണ്ട് നിങ്ങൾ നികുതി കൊടുക്കുന്നു, അവർ ദൈവ ശുശ്രൂഷകന്മാരും ആ കാര്യം തന്നെ നോക്കുന്നില്ല. ഒന്നിലധികം പ്രാവശ്യം ദൈവ ശുശ്രൂഷകന്മാരെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ അവിടെ ശുശ്രൂഷകൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഉപയോഗിച്ചിരിക്കുന്ന ഇതേ പദമാണ് ഡയാക്കനോസ് എന്ന് പറയാം. ഡയാക്കനോസ്. അപ്പോൾ ഒരു രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ ഒരു രാജ്യത്തെ ഭരണാധികാരി, അദ്ദേഹം ദൈവ ശുശ്രൂഷക്കാരനാണ്, അതിലേതരം അപ്പൊ സഭാപരിപാലനം നല്ലത് ചെയ്യുന്നത്. അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു പൊതുവായ വാക്കാണ് ഡയാക്കനോസ്. ആ വാക്കിന്റെ അർത്ഥം ശുശ്രൂഷ, ശുശ്രൂഷക്കാരത്തി എന്നാണ്. അതുകൊണ്ട് അങ്ങനെ തർജ്ജമ ചെയ്തിരിക്കുന്നു, അവൾ പാസ്റ്റർ ആയിരുന്നിരിക്കുകയില്ല, മറ്റ് ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷകൾ ദൈവം കൊടുത്ത പ്രാപ്തിക്കൊത്തവണ്ണം കൃപയ്ക്കൊത്തവണ്ണം ചെയ്യുന്നവളായിരുന്നു. സ്തോത്രം. ശരി, അവൾ ഡീക്കനസസ് ഉണ്ടായിരുന്നു, ഡീക്കൻസ് ഡീക്കനസസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇവളൊരു ഡീക്കനസ് ആയി. അതായത് സഹോദരിമാർക്ക് സഭയിൽ ശുശ്രൂഷയുണ്ട്, നമ്മൾ തെറ്റായി ധരിക്കരുത്. പ്രത്യേകിച്ച് പോപ്പുലേഷന്റെ ഈക്വൽ മീൻസ് നേരെ പകുതി സ്ത്രീകളല്ലേ, അത് അത് വലിയ അത്ഭുതമാണ് കേട്ടോ. എവിടെ എടുത്താലും ഓൾമോസ്റ്റ് നേരെ പകുതി സ്ത്രീകളാണ്. അത് ഈ മീൻസ് പ്രകൃതിയിൽ തന്നെ ആ ബാലൻസ് ദൈവം വെച്ചിരിക്കും, ഒരുവൻ ഒരുവൻ എന്നുള്ള ആ ബാലൻസ് വെച്ചിരിക്കും. അപ്പം നേരെ പകുതി സഹോദരിമാരാണെങ്കിൽ സഹോദരിമാരുടെ ഇടയിലെ ശുശ്രൂഷയ്ക്ക് ശുശ്രൂഷകരെ, അതായത് സ്ത്രീകൾ ഉണ്ടാകണം. ഉദാഹരണം, ഒരു സഹോദരിക്ക് ഒരു കൗൺസിലിംഗ് കൊടുക്കാൻ ഒരു പുരുഷനല്ല ചെയ്യണം. പക്വതയുള്ള, ആത്മീയ പരിജ്ഞാനമുള്ള, വചന നിശ്ചയമുള്ള, പ്രാർത്ഥനാനുഭവമുള്ള, ആത്മനിറവുള്ള, ജീവിതത്തെ സംബന്ധിച്ച് ഗൗരവമായി എടുക്കുകയും പരിജ്ഞാനമുള്ള സഹോദരിമാരെ സഹോദരിമാരെ കൗൺസിൽ ചെയ്യണം. ഐ ഹോപ്പ് ദാറ്റ് ക്ലിയർ. സഹോദരിമാർക്ക് ശുശ്രൂഷയിൽ പങ്കുണ്ട്, സഭയിൽ നിങ്ങൾക്ക് പങ്കുണ്ട്. നിങ്ങൾ ആ പങ്ക് വിശ്വസ്തയോടെ നിർവഹിക്കണം. ശുശ്രൂഷ എന്ന് പറഞ്ഞ ഉടൻ സ്റ്റേജിന്റെ പുറകിൽ നിന്ന് പ്രസംഗിക്കുന്നതോ സ്നാനപ്പെടുത്തുന്നതോ കർത്തൃമേശം മുറിച്ചു കൊടുക്കുന്നതോ കുഞ്ഞിനെ പ്രതിഷ്ഠിക്കുന്നതോ പിന്നെ കല്യാണം നടത്തുന്നതോ ഇത് മാത്രം എന്ന് നമ്മൾ വിചാരിക്കരുത്. സഹോദരിമാർക്ക് ശുശ്രൂഷകളുണ്ട്. പ്രത്യേകിച്ച് കുടുംബമായി വേലയ്ക്ക് വിളിക്കപ്പെടുമ്പോൾ കുടുംബമായി ശുശ്രൂഷ ചെയ്യണം. കുടുംബമായി പുരുഷൻ തന്നെ എങ്ങും പൗരസ്വത്തിന് പോകാതെ സഹോദരിയും കൂടെ പോകണം. അങ്ങനെയുള്ള ശുശ്രൂഷ തീർച്ചയായിട്ടും സഹോദരിമാർക്ക് നല്ല വളരെ ഫലകരമായ ഒരു പങ്കുണ്ട് ശുശ്രൂഷയിൽ. സേവ സഭയിൽ ഒരു ഡിക്കനസ് എന്ന പോലെ ഒരു സഹോദരിമാരിൽ വളരെ ഫലകരമായ ശുശ്രൂഷ ചെയ്യുന്ന ഒരു സഹോദരിയായിരുന്നു എന്ന് ഈ പ്രയോഗത്തിൽ നിന്നും ന്യായമായി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. സ്തോത്രം. മാത്രമല്ല ഈ കൗൺസിലിങ്ങിനൊക്കെ ഒരു കാരണവശാലും കുറച്ച് സഹോദരിമാരെ കൗൺസിൽ ചെയ്യാൻ പുരുഷന്മാർ തന്നെ ഒരു കാരണവശാലും മുതിരരുത്. അത് ശുശ്രൂഷയുടെ ധർമ്മശാസ്ത്രത്തിന് മിനിസ്ട്രി എത്തിക്സിന് യോജിച്ചത് അല്ല. ഏതെങ്കിലും കാരണവശാൽ പാസ്റ്റർ കൗൺസിൽ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ ആ പാസ്റ്ററുടെ ഭാര്യയോ അതുപോലെ പക്വതയുള്ള സഹോദരിയോ സന്ദർഭത്തിൽ നിർബന്ധമായും ഉണ്ടായിരിക്കണം, ഉണ്ടായിരിക്കണം. അപ്പൊ ഞാൻ ചില ആളുകൾ കേൾക്കുന്നു, ശുശ്രൂഷിക്കുന്ന ആൾ മുറിയിൽ ഇരുന്ന് ഇങ്ങനെ ഒരു പൂജാരി ഇരിക്കുന്ന പോലെ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്യൂ നിന്ന് സഹോദരിമാർ കയറി വന്ന് ഓരോരുത്തരായി ആലോചന കേട്ട് സംഭാവനയും കൊടുത്ത് ആശീർവാദം പ്രാപിച്ചിറങ്ങി പോകുന്ന രീതി ഗൾഫിൽ പല സ്ഥലങ്ങളിൽ, ഗൾഫിലും അമേരിക്കയിലും ഒക്കെ ഉണ്ട് എന്ന് പലത് ഞാൻ ഇത്ര ആളുകളെ ശ്രദ്ധയിൽപ്പെടുത്തി. അത് ശരിയല്ല. അത് മിനിസ്ട്രിയിൽ എത്തിക്സിന് യോജിച്ചത് അല്ല. സഹോദരിമാർക്കും ശുശ്രൂഷയിൽ പങ്കുണ്ട്. അങ്ങനെ ഒരു കാരണവശാലും നമ്മുടെ ഇടയിൽ യോഗത്തിൽ ഒരു കുടിയൊരിലാണെങ്കിൽ പോലും അതിന്റെ അപക്വതയിലും അതിന്റെ പരിജ്ഞാനത്തിലും മാത്രമേ കാര്യങ്ങൾ പോകാൻ പാടുള്ളൂ. വിരോധി പോലും ഒരു തിന്മയും കളവായി പോലും പറയാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടത് സകലത്തിലും. അപ്പോൾ സഹോദരിമാർക്ക് ശുശ്രൂഷ ഉണ്ടെന്ന് പറഞ്ഞ് മനസ്സിലായി വിശ്വസിക്കട്ടെ. സ്തോത്രം. അതിൽ നിങ്ങൾ വിശ്വസ്തരായിരിക്കണം കേട്ടോ. സ്തോത്രം. ഇനി ഇവള് ഈ സേവ എന്ന് പറയുന്നത് നിങ്ങളൊന്ന് ഞാൻ പറഞ്ഞുപോയി. ഈ സഹോദരി നമ്മുടെ സഹോദരി എന്നല്ലേ പറയുന്നത്. എന്തൊരു ഹൃദ്യമായ വാക്കാ. കെങ്കറിയ സഭയിലെ ശുശ്രൂഷക്കാരുടെ സേവയെ നിങ്ങൾ വിശുദ്ധന്മാർക്ക് യോഗ്യമാമെണ്ണം കർത്താവിന്റെ നാമത്തിൽ കൈക്കൊണ്ട് അവൾക്ക് നിങ്ങളെ സഹായം വേണ്ടുന്ന ഏത് കാര്യത്തിൽ സഹായിക്കണമെന്ന് ഞാൻ നിങ്ങളെ പരമേൽപ്പിക്കുന്നു. ഇവള് ഈ റോമിലേക്ക് പോവുക, ഈ ലേഖനം കൊണ്ട് പോകാനായിട്ട് പോയതല്ല എന്ന് ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കാം. എന്തോ ആവശ്യത്തിന് വേണ്ടി സേവ റോമിലേക്ക് പോകുമ്പോൾ ഈ ലേഖനം കൂടെ സഭയെ ഏൽപ്പിക്കുവാനായി പൗലോസ് കൊടുത്ത് അയക്കുകയായിരുന്നു. ആരുടെയും കയ്യിൽ ലേഖനം കൊടുത്തയക്കായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരു സഹോദരി ആയിരിക്കില്ല, ഏതെങ്കിലും ഒരു സഹോദരനായിരുന്നേ തെരഞ്ഞെടുക്കുന്നത്. എന്നാൽ സേവ എന്തോ വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടി തലസ്ഥാന നഗരമായ റോമിലേക്ക് പോകുന്ന ആ യാത്രയിൽ ഇതും കൂടെ കൂട്ടത്തിൽ കൊണ്ടുപോവുകയായിരുന്നു. സ്തോത്രം. ഇനി അതിനെക്കുറിച്ച് പിന്നെയും ചില വിശദീകരണങ്ങളൊക്കെ മീൻസ് വേദ പണ്ഡിതന്മാരായ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ, പരിചയപ്പെടുത്തി കൊടുക്കുക. ഒരു ഇത് ഈ എഴുത്തും കൊണ്ട് പോകുമ്പോൾ ആളിനെ പരിചയപ്പെടുത്തി കൊടുക്കുക. പഴയ കാലങ്ങളിൽ സഭയിൽ എഴുത്തും കൊണ്ട് ചെല്ലുന്നവരെയാണ് സ്വീകരിച്ചത്. ഇപ്പോഴും അത് മാന്യമായ ഒരു നിലയാ. എഴുത്തും കൊണ്ട് പോകണം. അല്ലെങ്കിൽ എന്റെ കൂടെ ഉണ്ടോ? ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഉത്തരവാദിത്തപ്പെട്ട ശുശ്രൂഷകന്മാർ, ശുശ്രൂഷയ്ക്കായി പോകുന്ന ആളുകൾക്ക് ലെറ്റർ ഓഫ് ഇൻട്രഡക്ഷൻ കൊടുത്തയക്കണം. പോകുന്നവർ അത് കൊണ്ട് പോകാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. അല്ലെങ്കിൽ അതുപോലെ പരിചിതരും അവര് സ്വീകരിക്കുന്ന ഒരു നിലയിൽ ഉള്ള ആളുകളും ആയിരിക്കണം. എനിക്ക് പരിചയമില്ലാത്ത ഏതെങ്കിലും സ്ഥലത്ത് പോവുകയാണെങ്കിൽ ഞാനൊരു എഴുത്തും മേടിച്ചുകൊണ്ട് പോകാൻ ഉത്സാഹിക്കാറുണ്ട്. അല്ലെങ്കിൽ എന്നെ അതുപോലെ പരിചയമുള്ള ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ അവർ പരിചയപ്പെടുത്തി കൊടുക്കുക. പരിചയപ്പെടുത്തി കൊടുക്കാതെ ഞാൻ അങ്ങനെ പോകാറില്ല. സഭ വിളിക്കാതെയും എങ്ങും പോകാറുമില്ല. കാര്യം എന്നെ ക്ഷണിച്ചെങ്കിൽ മാത്രമേ സഭയ്ക്കകത്ത് ശുശ്രൂഷിക്കാനും മാറുള്ളൂ. അപ്പൊ ഇവിടെ കണ്ടില്ലേ, അതൊരു നല്ല മാതൃക. എഴുത്തോടും കൂടെ അയക്കുന്നത്. അതെ, ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. മറ്റൊന്ന്, ഈ അവൾക്ക് നിങ്ങളുടെ സഹായം വേണ്ടുന്ന ഏത് കാര്യത്തിലും എന്നുള്ളതിന്, ഈ കാര്യത്തിലും എന്നതിന് മൂലഗതി ഉപയോഗിച്ചിരിക്കുന്ന പദം പ്രഗ്മ എന്ന പ്രഗ്മ ഗ്രീക്കിലെ പദം. ഈ പ്രഗ്മ എന്ന വാക്ക് വിശേഷവിധിയായി ഉപയോഗിക്കുന്ന പദമാണ്. നമുക്ക് കുരിന്തിർക്കെഴുതിയ ഒന്നാമത്തെ ലേഖനത്തിൽ ഈ വാക്ക് ആറാമത്തെ ഒന്നാം വാക്യത്തിൽ ഈ വാക്ക് കാണാം. എടുത്തെങ്കിലും വായിക്കേ, ഒന്ന് കൊരിന്ത്യ. അപ്പൊ കാര്യമുണ്ടെങ്കിൽ വ്യവഹരിക്കാൻ പോകുന്നു. അപ്പൊ കാര്യം എന്ന് പറയുന്നത് വ്യവഹാരം അല്ലെ, വ്യവഹാരം. അപ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം പ്രഗ്മ എന്ന് തന്നെയാണ്. അപ്പോൾ ഇവൾക്ക് നിങ്ങളുടെ സഹായം വേണ്ടുന്ന ഏത് കാര്യത്തിലും എന്ന് പറഞ്ഞിരിക്കുമ്പോൾ പ്രഗ്മ എന്ന് ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ട് ചില ആളുകൾ അതിന് വ്യാഖ്യാനം പറഞ്ഞിട്ടുണ്ട്. ഇവൾക്ക് എന്തോ ഒരു കേസ് ഉണ്ടായിരുന്നു. ചക്രവർത്തി തിരുമനസിന്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട കാര്യത്തിൽ ഒരു ലീഗൽ മീൻസ് ഗ്രീവൻസ് അവൾക്കൊണ്ട്. അല്ലെങ്കിൽ ഇവൾ അവിടെ ചെല്ലേണ്ട ആവശ്യമല്ല, നിയമപരമായ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ലീഗൽ മാറ്റേഴ്സ് ഉണ്ടായിരുന്നു, അതിനാണ് ഇവള് പോയതെന്നും അതുകൊണ്ട് തന്നെയാണ് ഈ സ്ത്രീ തന്നെ പോയതെന്നും, പോകുന്ന വഴിക്ക് ഈ എഴുത്ത് കൊണ്ടുപോയതെന്നും. മാത്രമല്ല, ഇനി ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിക്കുമ്പോൾ ഇവൾ ഈ ഇങ്ങനെ ലീഗൽ മാറ്റർ ഉണ്ടായിട്ട് പോകുന്ന സാഹചര്യം ആയതുകൊണ്ട് തന്നെയാണ് ഈ ലേഖനത്തിൽ, ഈ സാഹചര്യം ഉണ്ടായതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ ലേഖനത്തിൽ ഒരു കോടതിയുടെ ഒരു പശ്ചാത്തലമുണ്ട്. നമ്മൾ കണ്ടല്ലേ, ഒരു കോടതി, ന്യായവിസ്താരം, ദൈവകോടതിയിൽ വിസ്തരിക്കപ്പെടുന്ന പാപിയായ മനുഷ്യൻ, പാപിയായ മനുഷ്യന്റെ നീതീകരണത്തിന് വേണ്ടി സ്തോത്രം, അതിന് പകരം യാഗമാകുന്ന മസിഹ, ഒരു കോടതി, ഒരു ദൈവകോടതിയുടെ ഒരു വ്യക്തമായ ഒരു ചിത്രം നമുക്ക് ഈ ലേഖനത്തിൽ തന്നെ കാണാനായി കഴിയുമല്ലോ. സ്തോത്രം. എന്ന ഭാഗത്ത് ഈ പദമാണ്, അവിടെ വ്യവഹാരമാണ് ആണല്ലോ അർത്ഥം. അതേ പദം റോമർ 12 രണ്ടിലും ഉപയോഗിച്ചിരിക്കുന്നതിനാൽ സേബയ്ക്ക് റോമിൽ എന്തോ വ്യവഹാരമുണ്ടായിരുന്നു എന്ന് വ്യാഖ്യാനിക്കുന്നു. റോമാലേഖനത്തിലെ ദൈവകോടതിയുടെ ചിത്രവും വാദരീതിയും ദൈവനീതി എന്ന പ്രധാന വിഷയവുമെല്ലാം ഈ സാഹചര്യത്തിൽ ശ്രദ്ധേയമായ കാര്യമാണ്. അതുകൊണ്ട് ഈ സേബയ്ക്ക് ഈ വിഷയം ഉണ്ടാകുന്നതുകൊണ്ട് ആ സന്ദർഭത്തിൽ ഇതനുസരിച്ചുള്ള ലേഖനം എഴുതാനുള്ള ഒരു ഉത്തരണ പരിശുദ്ധാത്മ പൗലോസിന് കൊടുത്തതുമാണെന്ന് ഒരു വ്യാഖ്യാനമുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലായത് വിശ്വസിക്കുന്നു. ഞാൻ ഇവിടെ അല്പ ചില കാര്യങ്ങളെ കുറിച്ച് പല ആളുകൾ പറഞ്ഞിരിക്കുന്നത്, ഇവൾ വളരെ സമ്പന്നയായ ഒരു സ്ത്രീ ആയിരുന്നു എന്നും, ഇവള് വളരെ ദൈവമക്കൾക്ക് വേണ്ടി സഹായം ചെയ്യുന്ന ആളുകളായിരുന്നു എന്നും. അതാണ് പൗലോസിനെ പറയുന്നുണ്ടല്ലോ, അവളും പലർക്കും വിശേഷാൽ എനിക്കും സഹായം ചെയ്തു. ഈ സഹായം ചെയ്തിരിക്കുന്നുള്ള മൂലകൃതിയിലെ ആ വാക്കിന്റെ കറക്റ്റ് തർജ്ജമ വന്നാൽ സഹായിയായിരിക്കുന്നു എന്നോ സഹായമായിരിക്കുന്നു എന്നോ ആണ് പറയേണ്ടത്. സഹായം ചെയ്തു എന്നതിനേക്കാൾ അവൾ വിശേഷാലിക്കും സഹായമായിരുന്നു, അല്ലെ സഹായി ആയിരുന്നു എന്നാണ് തർജ്ജമ ചെയ്യേണ്ടത്. അവരുപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം പ്രൊസ്റ്റാറ്റിസ് എന്നാണ്. പ്രൊസ്റ്റാറ്റിസ് എന്ന പദത്തിന്റെ ഇംഗ്ലീഷ് തർജ്ജമ എടുത്താൽ പേട്രണസ് അല്ലെ ബെനഫാക്ട്രസ്, ദ സ്പോൺസറിംഗ് പേഴ്സൺ എന്നാണ് വാക്കിന്റെ അർത്ഥം. അവൾ എന്റെ ഒരു ബെനഫാക്ട്രസാ, അവൾ എന്റെ ഒരു പേട്രണസാ എന്ന് പറഞ്ഞാൽ എന്റെ ഭൗമിക ആവശ്യങ്ങളിൽ എന്നെ സഹായിക്കുന്ന ആളാണ്. വല്ലപ്പോഴും ഒന്ന് കൊടുക്കുന്നല്ല, വളരെ ഉത്തരവാദിത്തപ്പെട്ട നിലയിൽ സാമ്പത്തികമായി ഭൗമിക വിഷയങ്ങൾ സഹായിക്കുന്ന ആൾ എന്ന അർത്ഥം അതിനുണ്ട്. സ്തോത്രം. മനസ്സിലായി. സാമ്പത്തികമായി ഔദാര്യത്തോടെ സഹായിക്കുന്നവളാണ്. അപ്പോൾ അതിനുള്ള ഉള്ള കഴിവ് അവൾക്കുണ്ട്. മാത്രമല്ല അന്ന് വീടുകളിലാണല്ലോ സഹായവും കൂടി ഇരുന്നത്. അതുകൊണ്ട് ഇവൾ ആ സഭയിലെ ശുശ്രൂഷക്കാരെന്ന് പറയുമ്പോൾ അവളുടെ വീട്ടിലായിരുന്നിരിക്കാം സഭ കൂടിയിരുന്നത്. അതുകൊണ്ട് തന്നെ അവൾ അവരെ വസ്തുവ കൊണ്ട് ശുശ്രൂഷിക്കുകയും ഗായോ ചെയ്ത പോലെ സർവസഭയ്ക്കും ആതിഥ്യം ചെയ്യുന്ന ആ ശുശ്രൂഷ ആയിരുന്നിരിക്കാം സേവ ചെയ്തത് എന്നും വ്യാഖ്യാനമുണ്ട്. ഇനി അവളെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാക്കുകളൊക്കെ എത്ര വിശേഷപ്പെട്ട വാക്കുകൾ, അത് കണ്ടില്ലേ? ഒന്ന്, നമ്മുടെ സഹോദരി ശുശ്രൂഷക്കാരത്തി, വിശുദ്ധന്മാർക്ക് യോഗ്യമാംവിധം സ്വീകരിക്കപ്പെടേണ്ടവൾ, സഹായി എന്നിങ്ങനെ വളരെ പ്രശംസാപൂർണമായ വാക്കുകളാണ് പൗലോസ്ലിഹ ഇവളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. സഹോദരങ്ങളെ, ദൈവസഭയിൽ ഇങ്ങനെയുള്ള ആളുകൾ വേണം കേട്ടോ. നമ്മുടെ സഹോദരി എന്ന അഭിമാനത്തോടെ പറയാം. ശുശ്രൂഷക്കാരത്തെ, പിന്നെ വിശുദ്ധന്മാർക്ക് യോഗ്യമാമണ്ണം സ്വീകരിക്കപ്പെടേണ്ടവർ എന്ന് പറഞ്ഞാൽ വിശുദ്ധയാണ്. വിശുദ്ധന്മാർക്ക് യോഗ്യമാമണ്ണം സ്വീകരിക്കപ്പെടേണ്ടവർ, സഹായിയാണ്. ദൈവമക്കൾക്കൊരു സഹായമാണ്, മനം തണുപ്പിക്കുന്നവള, ഒരാശ്വാസമ കൂട്ടായ്മ കൊടുക്കുന്നയാളാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരു 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 സ്വഭാവം ഇങ്ങനെ ആളുകളെ കുറിച്ച് പറയുവാൻ നമുക്ക് കഴിയണം. നമ്മളും അങ്ങനെ ആ നിലയിൽ നിലനിൽക്കുവാനായിട്ടും ഉത്സാഹിക്കണം എന്ന് സാന്ദർഭികമായി ഞാൻ ഓർപ്പിച്ച് പോവുകയാണ്. സ്തോത്രം. ഇവിടെ പറഞ്ഞല്ലോ 26 പേരുടെ പേരുകൾ പൗലോസ്ലിഹ ഇവിടെ പറയുന്നുണ്ട്. 26 പേരുടെ പേരുകൾ പറയുന്നതിൽ വിവിധ വിഭാഗത്തിൽപ്പെട്ടവർ ഉൾപ്പെട്ടിട്ടുണ്ട്. യഹൂദന്മാരുണ്ട്, ജാതികളുണ്ട്, സ്ത്രീകളുണ്ട്, മറ്റു പുരുഷന്മാരുണ്ട്, സ്വതന്ത്രരും അടിമകളും, ഇവരെല്ലാം ഇതിനകത്ത് ഉൾപ്പെട്ടു. ദൈവസഭ അങ്ങനെ ആയിരിക്കും. അക്വില, പ്രിസില്ല, അന്തോണിക്കോസ്, യൂനിയാവ്, ഹെരോദിയോൻ എന്നീ 5 പേരെങ്കിലും യഹൂദന്മാരാണ്. കാര്യം പൗലോസ്ലിഹ അവരെ ചർച്ചക്കാർ എന്നാണ് പറഞ്ഞേക്കുന്നത്. ചർച്ചക്കാർ എന്നുള്ളതിന് ഇവിടെ മൂലകൃതിയിൽ കൊടുത്തിരിക്കുന്ന പദം സിഞ്ചനൈസ് എന്നാണ്. സിഞ്ചനൈസ് എന്ന് പറഞ്ഞാൽ അത് രക്തബന്ധു എന്ന് മാത്രം അർത്ഥമുള്ളതല്ല, സ്വജനം എന്ന അർത്ഥം വരുന്നത്. അപ്പോൾ നമുക്കറിയാമല്ലോ 9-ാം വാക്യത്തിൽ യഹൂദന്മാരെ മുഴുവൻ ചാർച്ചക്കാരെന്ന് പോലെ പറഞ്ഞു. അതുകൊണ്ട് യഹൂദന്മാർ തന്നെ ആയിരിക്കും സ്വന്തം രക്തബന്ധുക്കൾ ആയിരുന്നിരിക്കില്ല ഇവര് എന്ന് സ്തോത്രം. ചില ആളുകൾ അതിനെക്കുറിച്ച് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. എന്നാൽ അത് കഴിഞ്ഞാൽ പിന്നെ അംബ്ലിയാത്തോസ്, അടുത്ത വാക്കുകൾ അംബ്ലിയാത്തോസ്, ഉർബാനോസ്, ഹെർമോസ്, ഫിലോഗോസ്, യൂലിയ, ഈ 5 പേരുകൾ പൊതുവെ അടിമകൾക്ക് ഇട്ടിരുന്ന പേരുകൾ. അടിമകൾ ഉണ്ടായിരുന്നു അന്ന്, നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുള്ള അടിമകൾ, അടിമകൾ കിട്ടിരുന്ന പേരുകളായിരുന്നു. ആ പേരുകളും ഈ കൂട്ടത്തിലുണ്ട്. അപ്പോ യഹൂദന്മാരുണ്ട്, അടിമകളുണ്ട്. മാത്രമല്ല അരിസ്റ്റോബുലോസ് എന്ന് പറയുന്ന ആള് ഹെരോദാവിന്റെ കൊച്ചുമകനും ക്ലൗഡിയോസ് ചക്രവർത്തിയുടെ അടുപ്പമുള്ളവരുമായിരുന്നു. അതുപോലെ നർക്കിസോസ് ചക്രവർത്തിയോട് വളരെ അടുപ്പമുള്ളവരും പ്രത്യേക പദവികളുള്ളവരുമായിരുന്നു. പ്രസിദ്ധന്മാരായ ഇവരെ കർത്താവിനെ വിശ്വസിച്ചിരുന്നു എന്നല്ല, സഭയിലെ അംഗങ്ങളായിരുന്നു എന്നല്ല, ഇവരുടെ ഭവനക്കാർ സഭയിലുള്ളവരായിരുന്നു എന്ന് അങ്ങനെ പറയും. നമ്മൾ വായിക്കുമ്പോൾ ഒന്നുകൂടെ കാണാം. ഫിലിപ്പിലേ 4:22 വാക്യത്തിൽ കൈസറുടെ അരമനയിലുള്ള വിശുദ്ധന്മാരെ പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ റോമിലെ സഭയിൽ എല്ലാ വിഭാഗത്തിലും പെട്ടവരുണ്ടായിരുന്നു. ഉന്നത കുലജാതന്മാർ, അടിമകൾ, പുരുഷന്മാർ, സ്ത്രീകൾ, യഹൂദന്മാർ, ജാതികൾ, വിദ്യാഭ്യാസമുള്ളവർ, വിദ്യാവിഹീനം, എല്ലാ തരത്തിലുള്ളവരുണ്ടായിരുന്നു. ഈ 26 പേരങ്ങോട്ട് വായിക്കുമ്പോൾ ആ സഭയെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു ചിത്രം നമുക്ക് കിട്ടുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവസഭയിൽ ഏത് സാമ്പത്തിക നിലയോ വിദ്യാഭ്യാസ നിലയോ സാംസ്കാരിക നിലയോ ഏത് കുടുംബപരമായ നിലയോ ഒക്കെ വ്യത്യാസപ്പെട്ടിരുന്നാലും ദൈവസഭയിൽ ഒന്നെന്നുള്ള ഭാവം നമുക്കുണ്ടായിരിക്കണം. അതിവിടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ചില പേരുമൊക്കെ വായിച്ചു പോകാം. ക്രിസ്തു യേശുവിൽ എന്റെ കൂട്ടുവേലക്കാരായ പ്രിസ്കയും അക്കിലാവെയും വന്ദനം ചെയ്യുവിൻ. ഇവിടെ പിന്നെയും ശ്രദ്ധേയമായ ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ 26 പേരിൽ 9 പേരും സ്ത്രീകളാണ്. 26 പേരുടെ പേര് പറയുന്നത് 9 പേരും സ്ത്രീകളുടെ പേരാണ്. ഒന്നാമത് പറയുന്ന കണ്ടില്ലേ, പ്രിസ്കില്ല. ഈ അക്കുലാവും പ്രിസ്കില്ലയും മീൻസ് നമ്മുടെ പൗലോസിനോട് വളരെ സ്നേഹബന്ധത്തിൽ കഴിഞ്ഞിരുന്ന ആളുകളാണ്. റോമിൽ നിന്ന് ക്ലൗദ്യോ ചക്രവർത്തിയുടെ വിളംബരം മൂലം പുറത്തു പോകേണ്ടി വന്ന ആളുകളാണ്. അവർ കൊരിന്തിൽ വെച്ച് പൗലോസിന്റെ കൂടെ ഒക്കെ ഉണ്ടായിരുന്നു, എഫെസൊസിൽ കൂടെ പോയി, ഇതൊക്കെ നമുക്കറിയാൻ കഴിയും. പല സ്ഥലങ്ങളിൽ മാറി മാറി താമസിച്ചിരുന്ന ആളുകളാണ്. ഈ ഒരു പ്രത്യേക കാര്യം ഇവരെ കുറിച്ച് ഉള്ള പരാമർശത്തിൽ കാണാൻ കഴിയും. പുതിയ നിമിഷത്തിൽ 4 പ്രാവശ്യം അക്കുലാവിയും പ്രിസ്കില്ലയും പറഞ്ഞിട്ടുണ്ട്. റോമാലേഖനം 16:3 ഇപ്പൊ കണ്ടത്, പ്രവൃത്തിയുള്ള പുസ്തകം 18:18, 18:26, 2 തിമോത്തി 4:19. ഇതിൽ 3 പ്രാവശ്യവും പ്രിസ്കില്ലയുടെ പേരാണ് ആദ്യം ചേർത്തിരിക്കുന്നത്, ഭാര്യയുടെ പേര് ആദ്യം ചേർത്തിരിക്കുന്നത്. എന്തുകൊണ്ട് 4 പ്രാവശ്യം ചേർത്തിരിക്കുന്നത്? ആദ്യം ഭാര്യയുടെ പേര, സ്ത്രീയുടെ പേര്. അത് ചെറിയ ആളുകൾ പറയുന്ന അവളായിരുന്നു ശുശ്രൂഷൽ ഒന്നുകൂടി മുൻപന്തിയിൽ, ആത്മീയ കാര്യങ്ങളിൽ ഒന്നുകൂടി ഭർത്താവിനേക്കാൾ മുൻപിൽ നിന്ന ആളുകളെന്ന ലൂക്കോസ് പറയുമ്പോൾ അവളെ പ്രിസ്കില്ല എന്ന് പറയും പക്ഷെ പൗലോസ് പലപ്പോഴും പറയുന്നത് പ്രിസ്ക എന്ന വളരെ സ്നേഹപൂർണമായ ഒരു 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 ഓമനപ്പേര് വിളിക്കുന്ന പോലെ, ഒരു ഷോർട്ട് ഫോർ വിളിക്കത്തക്ക പോലുള്ള ഹൃദ്യമായ ഒരു ബന്ധം ആ ദമ്പതികളുമായി പൗലോസ് പുലർത്തിയിരുന്നു. അങ്ങനെ ഒക്കെ പല വ്യാഖ്യാനങ്ങൾ അതിനെ സംബന്ധിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി ഞാൻ വിശ്വസിച്ച് മുമ്പോട്ട് പോവുകയാണ്. ക്രിസ്തു യേശുവിൽ എന്റെ കൂട്ടുവേലക്കാരായ, കണ്ടോ, അടുത്ത അവരെ വിശേഷിപ്പിക്കുക, കൂട്ടുവേലക്കാർ പൃഥ്വിയും അക്കുലാവിയും വന്ദനം ചെയ്യും. അവരെന്റെ പ്രാണന് വേണ്ടി തങ്ങളെ കഴുത്ത് വെച്ചു കൊടുത്തവരാകും. അവർക്ക് ഞാൻ മാത്രമല്ല, ജാതിയുള്ള സകല സഭകളും കൂടെ നന്ദി പറയുന്നു. എപ്പോഴായിരുന്നു നമുക്ക് അറിഞ്ഞുകൂടാ, എഫെസൊസിലായിരുന്നിരിക്കാം, അല്ലെ എവിടെയെങ്കിലും വളരെ അപകടകരമായ സ്ഥിതിയിൽ പൗലോസ് വന്നപ്പോൾ ഇവര് ഈ പൗലോസിന് പകരം മരിക്കാൻ തക്കണം തയ്യാറായി. യോഹന്നാന്റെ ലേഖനത്തൊക്കെ പറയുന്ന നമ്മളും സഹോദരന്മാർക്ക് വേണ്ടി ജീവനെ വെച്ചു കൊടുക്കേണ്ടതാകുന്നു. ദൈവസഭയിലെ ബന്ധമൊക്കെ അങ്ങനെ ആയിരിക്കണം കേട്ടോ. അതെ, അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല. അവരുടെ വീട്ടിലെ സഭയെയും വന്ദനം ചെയ്യുന്നുണ്ടോ, സഭ അവരുടെ വീട്ടിലാ കൂടിയിരുന്നത്. ആസിയിൽ ക്രിസ്തുവിന് ആദ്യ ഫലമായി എനിക്ക് പ്രിയനായ എപ്പനൈത്തോസിനെ വന്ദനം. എപ്പനൈത്തോസ് ആസിയിൽ ആദ്യ ഫലമാണ്, ആദ്യം വിശ്വാസി വന്നയാൾ. നിങ്ങൾക്കായി വളരെ അധ്വാനിച്ചവളായ മറിയയ്ക്ക് വന്ദനം ചൊല്ലുവിൻ. മറിയ, റോമിലെ മറിയ എന്നാ പറഞ്ഞത്, പുതിയ ഒന്ന് പരിശോധിച്ചാൽ കുറഞ്ഞത് 6 മറിയമാരുടെ പേരുണ്ട്. നമ്മൾ ഈ ഒരു പേര് കേട്ട ഉടനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ട അങ്ങ് കുഴച്ചുകളെ. പുതിയ നിയമത്തിൽ കുറഞ്ഞത് ചില പറയുന്ന 7 മറിയയുടെ പേരുണ്ടെന്നാണ്. 6 മറിയയുള്ള രേഖകൾ പുതിയ നിയമത്തിൽ കുറഞ്ഞ പക്ഷമാണ്. ഞാൻ പഠിക്കാൻ താല്പര്യമുള്ളവർക്കുണ്ട് റെഫറൻസ് മാത്രം ഒന്ന് പറയാം. യേശുവിന്റെ അമ്മയായ മറിയ മത്തായി 1:16-18 വരെ, പ്രവൃത്തി 1:14 കാണുന്നുണ്ട്. അതുപോലെ ക്ലെയോപാട്രിന്റെ ഭാര്യ മറിയ യോഹന്നാന്റെ സുവിശേഷം 19:25 കാണാം. മർക്കോസിന്റെ അമ്മയായ മറിയ പ്രവൃത്തിയുടെ പുസ്തകം 12:12 കാണുന്നു. ലാസറിന്റെ സഹോദരി, മാർത്തയുടെ സഹോദരിയായ മറിയ ലൂക്കോസ് സുവിശേഷം 10:39 കാണുന്നുണ്ട്. മഗ്ദലക്കാർത്തിയായ മറിയ മത്തായി സുവിശേഷം 27:56. ഈ മഗ്ദലന എന്ന് പറയുന്നത് ഇപ്പം ഈ ഗലീലയിലെ ഒരു സ്ഥലമായിരുന്നു ഈ മഗ്ദല എന്ന് പറയുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ 15:39 മഗദദേശം എന്ന് പറയുന്നത് തന്നെ, മഗ്ദല എന്ന് പറയുന്നത് തന്നെയാണ്, 2:1 എന്ന് പറയുന്ന ആളുകളുണ്ട്. ഇനി റോമിലെ മറിയ നമ്മളിപ്പോ കണ്ടില്ലേ, റോമിലെ മറിയ റോമാലേഖനം 16:6. പിന്നെ 7 ഒന്നുകൂടെ ഉണ്ടെന്നാ പറയുന്നത്, യാക്കോബിന്റെ യോസയുടെ അമ്മയായ മറിയ മത്തായിയുടെ സുവിശേഷം 27:86 പറയുന്നുണ്ട്. ഇത് തന്നെയാ ക്ലയോപാവിന്റെ ഭാര്യ എന്ന് വേറൊരു കൂട്ടർ പറയുന്നുണ്ട്. ഏതായാലും കുറഞ്ഞത് പൊതുനിയമത്തിൽ 6 മറിയമാരുടെ പേര്, മറിയാതെ പേര് കണ്ടെന്ന് വിചാരിച്ചാൽ അത് ഇതല്ല ഒന്നാണെന്ന് വിചാരിച്ചു. ഇങ്ങനെ നമുക്ക് പലപ്പോഴും ഈ വ്യാഖ്യാനത്തിൽ തെറ്റി വരുന്നു. അങ്ങനെയാണല്ലോ. ഇനി ഇത് റോമിലെ മറിയ, ഈ റോമിലെ മറിയെ കുറിച്ച് പറയുന്നത് കണ്ടോ, നിങ്ങൾക്കായി വളരെ അധ്വാനിച്ചവളായ മറിയയ്ക്ക് വന്ദനം ചൊല്ലുവിൻ. എന്റെ ചാർച്ചക്കാരും സഹദർശന്മാരായ അന്ത്രോലിക്കോസിനും യൂനിയാവിനും വന്ദനം ചൊല്ലുവിൻ. അവർ അപ്പോസ്തലന്മാരുടെ ഇതിൽ പേര് കൊണ്ടവരും എനിക്ക് മുമ്പേ ക്രിസ്തു വിശ്വസിച്ചവരുമാകുന്നു. ഇവിടെ കണ്ടില്ലേ, അന്ത്രോനിക്കോസും യൂനിയാവും ഈ യൂലിയാവ് എന്ന് പറയുന്നത് ഒരു ഫെമിനൈൻ ടോൺ ഉള്ള വാക്കാണ്. അതൊരു സ്ത്രീയാണ് എന്നും സ്ത്രീ അല്ല എന്നും പറയുന്ന ആളുകളുണ്ട്. ഏതായാലും കൂടുതൽ പേരും അത് സ്ത്രീ തന്നെയാണെന്നാ പറയും. ഇത് രണ്ടും ഒരു ഭാര്യയും ഭർത്താവുമാണെന്നാണ്, അന്തോണിക്കോസും യൂനിയാവും. അപ്പൊ അവരെ അപ്പൻ അപ്പസ്തോലന്മാർ എന്ന് പറയുന്നതോ അങ്ങനെ അടുത്ത പ്രശ്നം വരുന്നു. അപ്പസ്തോലന്മാരെന്ന് പറയുമ്പോൾ ഈ 12 അപ്പസ്തോലന്മാരും അതുപോലെ പൗലോസിനെയൊക്കെ കർത്താവ് സ്വീകരിച്ചു. അത് കൂടാതെ തന്നെ സഭയുടെ അപ്പസ്തോലന്മാർ എന്ന് പറയുന്ന ഒരു കൂട്ടത്തെ കുറിച്ച് നമുക്ക് തിരുവിതത്തിൽ കാണാം. അപ്പസ്തോല വാക്യനർത്ഥം അയക്കപ്പെട്ടവൻ എന്നേ ഉള്ളൂ. ഏതെങ്കിലും ഒരു സ്ഥലത്തെ പ്രവർത്തനത്തിനായി ആദ്യോടെ പോയി അടിസ്ഥാനമിട്ട് ആരംഭിച്ച് പ്രവർത്തിക്കാനായി അപ്പസ്തോലന്റെ അടയാളങ്ങൾ ശുശ്രൂഷയെ വെളിപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തിക്കാനായി ആരെങ്കിലും തയ്യാറായി പോകുമ്പോൾ സഭകളായിരുന്നെങ്കിലും അവരെ പിന്നെ ആരും അയക്കാതെ എങ്ങനെ പോകുമെന്ന് ചോദിക്കുന്നുണ്ടല്ലോ അതുപോലെ. അപ്പൊ സഭയുടെ അയക്കപ്പെട്ടവരായി പോകുന്നവര് സഭയുടെ അപ്പസ്തോൽമാരെന്ന് വിളിക്കാം എന്നാണ് പല വ്യാഖ്യാതാക്കളും അതിന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഈ കപ്പിളിനെ, അന്തോണിക്കോസിനെ, യൂനിയാവരെയും ഭാര്യയും ഭർത്താവിനെയും കൂടെ സഭ ഇങ്ങനെ അയച്ചു. അപ്പോൾ പ്രാരംഭ പ്രവർത്തനം ഒരു പുതിയ സ്ഥലത്ത് പോയി അടിസ്ഥാനമിട്ട് സഭാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന അപ്പസ്തോൽമാരുടെ ലക്ഷണങ്ങളായ അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും സഹിഷ്ണുതയാലും അത് തെളിയിച്ച് ശുശ്രൂഷിക്കുന്ന സഹോദരങ്ങൾ അവരാണ്. അതുകൊണ്ട് ആ അർത്ഥത്തിലാണ് ഇവരെ അപ്പസ്തോൽമാരുടെ ഇടയിൽ പേര് കൊണ്ടവരാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് വ്യാഖ്യാനം. അടുത്തത്, കർത്താവ് എനിക്ക് പ്രിയനായ അംബ്ലിയാത്തോസിന് വന്ദനം ചൊല്ലുവിൽ. നമ്മൾ കണ്ടല്ലോ അതൊരു ഒരു ഒരു അടിമയുടെ പേരാണ്. ക്രിസ്തുവിൽ ഞങ്ങളുടെ കൂട്ടുവേലക്കാരായ ഉർബനോസിനും എനിക്ക് പ്രിയനായ സ്റ്റാക്കുവിനും വന്ദനം ചൊല്ലുവിൻ. ഓരോരുത്തരെ കുറിച്ചും പോലും സാറിന് വിശേഷം പറയാറുണ്ട്. എനിക്ക് പ്രിയനായ എന്റെ കൂട്ടുവേലക്കാരനായ കട്ടിന്റെ ആശയിലെ ആദ്യ ഫലമായ എന്റെ രാഷ്ട്രക്കാരായ സഹബദ്ധന്മാരായ ഒന്നിച്ച് ഓരോസും ഇവരും കൂടെ കിടന്ന് ജയിലൊക്കെ കടന്നിട്ടുണ്ടായിരിക്കാം. ആട്ടെ, ക്രിസ്തുവിൽ സമ്മതനായ അപ്പലേസിന് വന്ദനം ചൊല്ലുവിൻ. എന്നാ വാക്കുകളൊക്കെ സഹോദരങ്ങളെ, നമ്മളെ കുറിച്ച് പരിശുദ്ധാത്മാവ് ഒരു വാചകം പറഞ്ഞ് എന്നാ പറയും. ഞാൻ ഇതൊക്കെ ഇത് വായിച്ച് ചിന്തിച്ചപ്പോ എനിക്കെങ്ങ് എന്റെ കർത്താവേ എന്നെ കുറിച്ച് എന്തുമായിരിക്കും പറഞ്ഞു, ഒരു എന്തുമായിരിക്കും പറയുന്നത്, ഒന്നും പറയാൻ കാണിക്കാം, ദോഷം പറയാൻ കാണത്തുള്ളൂ. അതെ സഹോദരൻ, അത് എന്റെ മനസ്സിൽ വന്നൊരു ചിന്ത എന്തെങ്കിലും വേണ്ടെങ്കിൽ പങ്കുവയ്ക്കുക. ക്രിസ്തുവിൽ ഞങ്ങളുടെ ക്രിസ്തുവിൽ സമ്മതനായ അപ്പലേസിന് വന്ദനം ചൊല്ലുവിൻ. നമ്മളെല്ലാവരും അങ്ങനെ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അരിസ്തോബുലോസിന്റെ ഭവനക്കാർക്ക് വന്ദനം ചൊല്ലുവിൻ. നമ്മൾ പറഞ്ഞല്ലേ അരിസ്തോബുലോസ് മീൻസ് നമ്മുടെ ഹെരോദാവിന്റെ ഒരു ബന്ധുവായിരുന്നെന്നും കൗദ്യോസ് ചക്രവർത്തി നടത്തിയ ആളായിരുന്നു, അവരുടെ ഭവനക്കാരേ ഉള്ളൂ. അങ്ങനെ ഇതൊക്കെ ചരിത്രത്തിലും ചില സൂചനകൾ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അടുത്തത്, എന്റെ ചാർച്ചക്കാരായ ഹെരോദിയോന് വന്ദനം ചൊല്ലുവിൻ. നർക്കിസോസിന്റെ ഭവനക്കാരിൽ കർത്താവിൽ വിശ്വസിച്ചവർക്ക് നർക്കിസോസ്, നമ്മൾ ഇച്ചിരി മുമ്പേ കണ്ടല്ലോ, അതും സൗദ്യോ ചക്രവർത്തിയുമായി അടുത്ത് ബന്ധമുള്ള ഒരു ഫ്രീഡ്മാൻ ആയിരുന്നു എന്നാണ്. കർത്താവിൽ അധ്വാനിക്കുന്നവരായ ത്രുഫൈനയ്ക്കും ത്രുഫോസയ്ക്കും വന്ദനം ചൊല്ലുവിൻ. ഇത് രണ്ടും രണ്ട് സഹോദരിമാരായിരുന്നു, രണ്ടും സ്ത്രീകളുടെ പേരുകളാണ്. ത്രുഫൈനയും ത്രുഫോസയും ഇരട്ടപ്പിള്ളേരായിരുന്നു, ഇരട്ട സഹോദരിമാരായിരുന്നു. ആ പേര് കേട്ടാലേ അറിയാം. ത്രുഫൈനയ്ക്കും ത്രുഫോസയ്ക്കും വന്ദനം ചൊല്ലുവിൻ. കർത്താവിൽ വളരെ അധ്വാനിച്ചവളായ പ്രിയ പെർസിസിന് വന്ദനം ചൊല്ലുവിൻ. സഹോദരിമാരെന്ത് അധ്വാനിച്ചു, പ്രിയ സഹോദരിമാര്, ഇതൊക്കെ സഹോദരിമാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. നിങ്ങൾക്കും കർത്താവ് തീർച്ചയായിട്ടും വലിയ ശുശ്രൂഷ തന്നിട്ടുണ്ട്. ഒരു പുരുഷന് പോയി ചെയ്യാൻ കഴിയാത്ത ശുശ്രൂഷകൾ സഹോദരിമാർക്ക് ചെയ്യാനുണ്ട്. തീർച്ചയായിട്ടും കണ്ടില്ലേ, 9 പേരും 26 പേര് പറയുന്നത് 9 പേരും ആരാ, സ്ത്രീകളാണ്. ആട്ടെ, അടുത്തത്, പ്രിയ പെർസിസിനെ വന്ദനം ചൊല്ലുവിൻ. കർത്താവിൽ പ്രസിദ്ധനായ റൂഫോസിനെയും എനിക്കും അമ്മയായ അവന്റെ അമ്മയെയും വന്ദനം ചെയ്യുവിൻ. അതൊക്കെ എന്തൊരു ഹൃദ്യമായ വാക്കുകളാണ്. സ്തോത്രം. പ്രിയപ്പെട്ടവര്, അതായത് റൂഫസ് നമുക്കറിയാമല്ലോ, ഏതാ അലക്സാണ്ടറിന്റെയും റൂഫസിന്റെയും അപ്പനായ ആരാ, ഓർക്കുന്നുണ്ടല്ലോ, സീമോൻ, കുറേനക്കാരനായ. കുറേന എന്ന് പറയുന്ന ആഫ്രിക്കയിലെ ഒരു പ്രദേശം, കാപ്പിരി ആയിരിക്കണമെന്നില്ല. ചില ആളിനെ കുറിച്ച് പറഞ്ഞ ആഫ്രിക്കയിലെ കുറേന എന്ന് പറഞ്ഞ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ ഒരു സ്ഥലമാണ്. പക്ഷേ ആഫ്രിക്കയിലുള്ള എല്ലാവരും കാപ്പിരിയാണെന്ന് ചിന്തിക്കരുത്. ഈജിപ്ഷ്യൻസ് എല്ലാം കാപ്പിരി അല്ലല്ലോ. അതുകൊണ്ട് അതുപോലുള്ള വടക്കൻ ഭാഗത്തിൽ ഇച്ചിരി വടക്ക് എന്തോ കുറച്ച് പറഞ്ഞാട്ട്, അല്ലല്ല, കുറേനക്കാരൻ കുറേനുകാരല്ല, കുറേന സൈറിയൻ. അതായത് ലിബിയയിലെ, ലിബിയയുടെ ഇച്ചിരി വടക്ക് കിഴക്കോട്ട് മാറിയ, ഈജിപ്തിൽ നിന്ന് ഇച്ചിരി പടിഞ്ഞാറോട്ട് മാറി, സമുദ്രത്തോട് ചേർന്നുള്ള ഭാഗം ആഫ്രിക്കയില് കുറേന. അവിടുന്ന് പിന്നെ സി എസ് ആണ് പിന്നെ വെട്ടിമാറ്റിയത്. അപ്പം കരമാർഗം കഴിഞ്ഞിട്ട് കയറി വരാമായിരുന്നു. അങ്ങനെ കരമാർഗം കയറി വന്ന് അങ്ങനെ കുറേനക്കാരൊക്കെ ഇങ്ങനെ ഇരുത്തിൽ നടന്നു തന്നെ കരമാർഗം കഴുതപ്പുറത്തോ ഉരുളപ്പുറത്തോ ഒക്കെ യാത്ര ചെയ്ത് വരുവാൻ. അപ്പൊ അത് കാപ്പിരി ആയിരിക്കണമെന്നില്ല, അല്ലെന്ന് ഞാൻ പറഞ്ഞെന്നും മറ്റും പറയണ്ട. അപ്പൊ എന്റെ ഈ അമ്മ ഇന്ന് പൗലോസ് വിളിക്കത്തക്കതുപോലുള്ള ഒരു ബന്ധം ഉണ്ടാകാൻ കാരണം എന്താ? ഇവര് യെരുശലേമിൽ തന്നെ താമസിച്ചിരുന്നവരായിരുന്നിരിക്കാം ഒരു കാലത്തേക്കെങ്കിലും, പിന്നെയാണ് റോമിലേക്ക് പോയത്. തന്നെയല്ല, ഈ കൂട്ടത്തിൽ റൂഫസിന്റെ കാര്യം പറയുന്നത്, അലക്സാണ്ടറിന്റെ കാര്യം പറയുന്നില്ല. പേരിന്റെ ഓർഡർ അനുസരിച്ച് നോക്കി അലക്സാണ്ടർ ആയിരുന്നു മൂത്തത്. അപ്പം മൂത്തവനായ അലക്സാണ്ടർ മരിച്ചുപോയി എന്നും പിന്നെ ഇളയ മകനായ റൂഫസിനോടുകൂടി റോമിൽ ഇപ്പൊ ഈ അമ്മ വാർക്കയാണെന്നും, യെരുശലേമിലും ആ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന സമയത്ത് പൗലോസിന് ഇവർ വളരെ മാതൃസഹജമായ ശുശ്രൂഷ ചെയ്തിരുന്നുവെന്നും ആ ബന്ധം ഇവിടെ ഉണ്ടായിരുന്നുവെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നോക്കണേ, കുറേനക്കാരനായ ശീമോൻ യേശുവിന്റെ ക്രൂശ് ഒന്ന് ചുമന്നത്, നിർബന്ധം കൊണ്ടാണെങ്കിലും ചുമന്നതുകൊണ്ട് അവർ പ്രസിദ്ധരായി. സ്തോത്രം. പക്ഷേ അതിലെ പ്രതിഫലമല്ല അവിടെ കൊണ്ട് കിട്ടിയെന്നും പറയരുത്, മനസ്സിലാവുന്നുണ്ട്? തീർച്ചയായിട്ടും കർത്താവ് പ്രതിഫലം കൊടുക്കും. പ്രസിദ്ധരായി, ക്രിസ്തുവിൽ പ്രസിദ്ധനായ റൂഫസിനും റൂഫസിനെയും എനിക്കും അമ്മയായ അവന്റെ അമ്മയെയും വന്ദനം ചെയ്യുവിൻ. അസുംക്രിത്തോസിനും പ്ലഗോനും ഹെർമാസിനും പത്രബാസിനും ഹെർമാസിനും കൂടെയുള്ള സഹോദരന്മാർക്കും വന്ദനം ചൊല്ലുവിൻ. ഫിലേലോഗോസിനും, ഫിലേലോഗോസ് എന്ന് പറയുമ്പോൾ തന്നെ വാക്കിന് അർത്ഥം തന്നെ ലവർ ഓഫ് ദ വേർഡ് എന്ന്. ഫിലേ എന്ന് പറഞ്ഞാൽ സ്നേഹം, ലോഗോസ് എന്ന് പറഞ്ഞാൽ വചനം, വചനത്തെ സ്നേഹിക്കുന്ന എന്നതാ വാക്കിന് തന്നെ അർത്ഥം. അതൊരു അടിമയുടെ പേരായിരുന്നു. അതായത് ഈ അടിമയുടെ പേരാണെന്ന് എങ്ങനെ മനസ്സിലാവുന്നെന്ന് ചോദിച്ചാൽ, ശിലാലിഖിതങ്ങളുണ്ട് ഒന്നാം നൂറ്റാണ്ടിലും ഒക്കെ അവിടെ ആ കാലത്തെ ഉണ്ടായിരുന്ന ശിലാലിഖിതങ്ങൾ നമുക്ക് കിട്ടും. ആ ശിലാലിഖിതങ്ങളിൽ ഈ പേരുകളൊക്കെ അടിമകളുടെ പേരുകളായിരുന്നു എന്നുള്ളതിന് തെളിവുകളുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, മുമ്പ് ഞാൻ പറഞ്ഞല്ലോ ശിലാലിഖിതങ്ങളിൽ നിന്നുള്ള തെളിവ് അനുസരിച്ചാണ് അങ്ങനെ പറയുന്നത്. ഞാൻ മുമ്പോട്ട് പോട്ടെ. അസുംക്രിത്തോസിനും പ്ലേഗോനും ഹെർമാസിനും പത്രബാസിനും ഹെർമേസിനും കൂടെയുള്ള സഹോദരന്മാർക്ക് വന്ദനം ചൊല്ലുവിൻ. ഫിലോലോഗോസിനും യൂലിയയ്ക്കും നെരയൂസിനും അവന്റെ സഹോദരി ഒലിമ്പാസിനും അവരോടുകൂടെയുള്ള സകല വിശുദ്ധന്മാർക്കും വന്ദനം ചൊല്ലുവിൻ. വിശുദ്ധയും വരം കൊണ്ട് അന്യോന്യം വന്ദനം ചെയ്യുവിൻ. ക്രിസ്തുവിന്റെ സകല സഭകൾ നിങ്ങളെ വന്ദനം ചെയ്യുന്നു. ഓരോ വിശേഷണ പദങ്ങൾ പ്രത്യേകം ശ്രദ്ധേയമാണ്. ഈ വളരെ അധ്വാനിച്ചവൾ എന്ന് പറയുന്ന വാക്ക് കോപ്പിയാവോന്ന ഗ്രീക്ക് എന്ന് പറഞ്ഞാൽ അത് കഷ്ടപ്പെട്ട അധ്വാനമാണ്, ഉത്സാഹിച്ചു എന്നുള്ള അർത്ഥമല്ല. കുറെ കാലത്ത് ശരിക്കും ശാരീരികമായ ആയാസമുള്ള അധ്വാനം ചെയ്തവരെന്നാണ് ഒരു അർത്ഥം. അതെ, സ്തോത്രം. അത്രയും കാര്യങ്ങൾ ഞാൻ അതിനെക്കുറിച്ച്, ഇനി ഇവരെ ഓരോരുത്തരും ഇന്നാരിന്നാരൊക്കെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് പല ആളുകൾ ഒത്തിരിയും വ്യാഖ്യാനമൊക്കെ പറയുന്നതും വലിയ പ്രധാനമല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങ് മുമ്പോട്ട് പോവുകയാണ്. അടുത്ത ഭാഗത്തേക്ക് കടക്കാം. ഇനി ഒരു ചെറിയ വിശേഷണം കൂടി, വിശുദ്ധ ചുംബനം കൊണ്ട് അന്യോന്യം വന്ദനം ചെയ്യും. വിശുദ്ധ ചുംബനം കൊണ്ട് വന്ദനം ചെയ്യുവീൻ എന്ന് പറയുമ്പോൾ അത് യഹൂദന്മാർ രീതിയായിരുന്നു. ഉള്ളിലുള്ള സ്നേഹം ഒരു അതൊന്ന് പ്രകടിപ്പിക്കാൻ വിശുദ്ധ ചുംബനം ഉപയോഗിക്കാം. എന്നാൽ അതാത് പ്രദേശങ്ങളിലുള്ള സാംസ്കാരികമായ നില പരിഗണിച്ച് നമ്മള് ആ നിലയിലുള്ള വിശുദ്ധ മീൻസ് ഗ്രീറ്റിംഗ് ഹൃദയത്തിലെ സ്നേഹം വെളിപ്പെടുത്താനുള്ള രീതികൾ ഉപയോഗിക്കുന്നതിൽ തെറ്റൊന്നും ഇല്ല. വിശുദ്ധ ചുംബനം ചെയ്തേ നോക്കൂ എന്ന് നിർബന്ധം പിടിക്കേണ്ട കാര്യം ഇല്ല. മാത്രമല്ല എസ്പെഷ്യലി ഓപ്പോസിറ്റ് സെക്സിൽ ഉള്ള ആളുകൾക്ക് വന്ദനം പറയുമ്പോൾ തീർച്ചയായിട്ടും കൈകൂപ്പിയുള്ള വന്ദനം എത്രയോ യോഗ്യമാണ് നമ്മുടെ ഇടയിലുള്ളത്. അത് വളരെ യോഗ്യമാണ്. ഇനി ഈ ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങൾ, വിശേഷ പദങ്ങളെക്കുറിച്ച് പല ആളുകളും കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ചില വാക്കുകൾ പറഞ്ഞ് ഞാൻ അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞിട്ട് അടുത്ത ഭാഗത്തോട്ട് പോവാം. ക്രിസ്തുവിൽ എന്ന് 3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, കർത്താവിൽ എന്ന് 5 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, സഹോദരി എന്ന് 2 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. 15-ാം വാക്യത്തിൽ സഹോദരി പറയുന്നത് വേറെ അർത്ഥമാണെങ്കിലും സഹോദരന്മാർ എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കും അമ്മ നോക്കി, ഇതൊക്കെ എന്ത് ഹൃദ്യമായ സ്നേഹബന്ധമല്ലേ? രക്തബന്ധത്തെ കവിയുന്ന ഒരു സ്നേഹബന്ധമാണ് ഇവിടെ കാണുന്നത്. കൂട്ടുവേലക്കാർ, സഹബദ്ധന്മാർ, പ്രാണന് വേണ്ടി കഴിച്ചു വെച്ചു കൊടുത്തവർ, ക്രിസ്തു യേശുവിൽ കൂട്ടുവേലക്കാർ, ക്രിസ്തുവിന് ആദ്യ ഫലം, ക്രിസ്തുവിൽ വിശ്വസിച്ചവർ, കർത്താവിൽ വിശ്വസിച്ചവർ, കർത്താവിൽ പ്രിയൻ, ക്രിസ്തുവിൽ സമ്മതൻ, കർത്താവിൽ അധ്വാനിക്കുന്നവർ, കർത്താവിൽ പ്രസിദ്ധർ തുടങ്ങിയ പ്രയോഗങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. അവർ വീടുകളിൽ കൂടി വന്നിരുന്നു എന്നുള്ള രണ്ട് പരാമർശമുണ്ട് അഞ്ചാം വാക്യത്തിലും 23-ാം വാക്യത്തിലും. സാമൂഹ്യ നില, സാമ്പത്തിക സ്ഥിതി, തൊഴിൽ, വിദ്യാഭ്യാസം, ഇതൊന്നും ദൈവജനത്തെ തമ്മിൽ വേർതിരിച്ചില്ല. എന്നാൽ ഇവിടെ ഒരു കാര്യം, ഇപ്പൊ ചർച്ച് ഗ്രോത്ത് എന്ന് പറഞ്ഞൊരു ഒരു ഒരു സംഘടനയാണ്. അതിനെ മീൻസ് ചർച്ച് ഗ്രോത്ത് മാറ്റ് ഗോവൺ എന്നൊക്കെ പറഞ്ഞ വലിയൊരു ഒരു റിസർച്ചറൊക്കെ ഉണ്ട്. അവർ പറയുന്നത് ഹോമോജീനസ് ചർച്ചസെ ആകാവൂ, ഹെറ്ററോജീനസ് ചർച്ചസ് ആണെ വളരെ കലം. ഹോമോജീനസ് ചർച്ച എന്ന് പറഞ്ഞാൽ ഒരേ വിഭാഗത്തിൽപ്പെട്ടവരെ ഒന്നിച്ചു കൂടുക, പിന്നെ മറ്റ് എല്ലാവരും കൂടി ഒന്നിച്ചു കൂടിയുള്ള സഭയാണെങ്കിൽ അതിന് വളർച്ച ഉണ്ടാകത്തില്ല. അതോ അതാത് വിഭാഗങ്ങളുടെ മാത്രം കൂടി വരിക, ഓരോ ഓരോ മതവിഭാഗത്തിൽപ്പെട്ടവർ അല്ലെങ്കിൽ ഓരോ മീൻസ് ക്ലാൻ ഓരോ വിഭാഗത്തിൽപ്പെട്ടവര് മാത്രമായിട്ടുള്ള സഭകൾ വേണമെന്നാണ്. പക്ഷെ അത് വേദപുസ്തകവുമായി ചേരുന്ന കാര്യം അല്ല, വേദപുസ്തകവുമായി ചേരുന്ന കാര്യമല്ല. നമ്മുടെ തന്നെയാണെങ്കിലും ക്രാനായ ആളുകളുടെ മാത്രം ഒരു സഭ, അത് ജിങ്ങോടെ സംബന്ധിച്ചാൽ സഭയ്ക്ക് ഒത്തിരി വളർച്ച ഉണ്ടായ പേരെന്ന് പറയുമ്പം തെരുതിരിക്കല്ലേ, അങ്ങനെ ഉണ്ട്. പക്ഷെ അതൊന്നും മറ്റേ പ്രവർത്തിക്കുന്നതിന് ഫലം കാണുന്ന സന്തോഷമുണ്ടെങ്കിലും അങ്ങനെ തന്നെ എന്ന് നിർബന്ധം ഒരു കാരണവശാലും പിടിക്കാൻ പാടില്ല. അത് ബിബ്ലിക്കൽ അല്ല, അത് വേദപുസ്തകവുമായി ചേരുന്ന ഒരു കാര്യം ആയിരിക്കില്ല. പിന്നെ മീൻസ് അങ്ങനെ ഹോമോജീനസ് ചർച്ച് എന്ന് പറയുന്ന ഒരു ഒരു ഒരാശയമുണ്ട്. പക്ഷേ ബിബ്ലിക്കൽ ചർച്ച് ഈസ് ഹെറ്ററോജീനസ് ചർച്ച്, എല്ലാവരും ഒരുമിച്ച് കൂടിയ തങ്ങളുടെ നിലയ്ക്ക് നിലവാരത്തിനുമുള്ള കൂട്ടങ്ങൾ തേടുന്നവർ, തങ്ങൾ നഷ്ടപ്പെട്ടവരായിരുന്നെന്നും കൃപയാൽ രക്ഷപ്രാപിച്ചവരാണെന്നുമുള്ള ആ സത്യം ബോധ്യപ്പെട്ടവരാണെന്ന് സംശയിക്കുന്നു. ഞാൻ പറഞ്ഞു മനസ്സിലായോ? തങ്ങളുടെ നിലവാരത്തിൽ മാത്രമുള്ള ആളുകളെ അങ്ങനെയുള്ള കൂട്ടം വരുമ്പോൾ ഞാൻ പോയേക്കാ എന്ന് പറയുന്നവരെ, നഷ്ടപ്പെട്ടവരായിരുന്നെന്നും കൃപയാൽ രക്ഷപ്പെട്ടവരാണെന്നുമുള്ള സത്യം അവർക്ക് രൂപ ബോധ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. നമ്മൾ അങ്ങനെയല്ല നോക്കേണ്ടത്. ക്രിസ്തുവിൽ സ്തോത്രം ഒന്ന് എന്നുള്ളതിലെ പ്രിയപ്പെട്ടവര്, ഒരു വലിയ അപകടത്തിൽ പെട്ടാവട്ടല്ലോ, പിന്നെ അന്നേരം ഇതൊന്നും ചിന്തിക്കില്ല. പെരുമൺ തീവണ്ടി അപകടത്തിൽ ഞാൻ അന്ന് പഠിപ്പിച്ചുകൊണ്ടിരുന്ന കാലം എം എ സോഷ്യോളജി ഫാനലിൽ പഠിച്ചിരുന്ന 4 പേര് അതിലുണ്ടായിരുന്നു. 3 പേര്, 3 കുഞ്ഞുങ്ങൾ മരിച്ചു, ഒരാൾ രക്ഷപ്പെട്ടു. ആ രംഗം രക്ഷപ്പെട്ടവൻ ആ രംഗം പറഞ്ഞതപ്പോ ബോഗി ഇങ്ങനെ തെന്നി 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 പോയിക്കൊണ്ടിരിക്കുക, ആളുകൾ ജീവനെ കളഞ്ഞെന്ന്, ആളുകൾ രക്ഷിക്കുക. താഴെ വീണു, വീണു പോകുമ്പോ പിന്നെ ഒരു രക്ഷയില്ല. എളുപ്പത്തതിനകത്ത് എലിയെ വെച്ച് വെള്ളത്തിൽ മുക്കി കൊല്ലുന്നവനായിപ്പോയി. അതിനകത്തുനിന്ന് അത്ഭുതകരമായിട്ടൊക്കെ രക്ഷപ്പെട്ടവരത്ത് വരുമ്പോ, രക്ഷപ്പെട്ടു വരുന്നു, രക്ഷപ്പെട്ടു വരുന്നവര് കരയ്ക്കോട്ട് കയറി നിൽക്കുമ്പോ, അടുത്തൊരു കൂട്ടത്തെ രക്ഷിച്ചുകൊണ്ട് വരുമ്പോഴേക്കും എല്ലാം നനഞ്ഞു കുളിച്ച് കയറി വരുമ്പോ, അലറി വിളിച്ചോണ്ട് ചെന്ന് കെട്ടിപ്പിടിച്ച് വാവിട്ട് കരച്ചില്ല, വാവിട്ട് കരയുക. പോലീസ് വന്ന് ബലമായി കൈകൾ പിടിച്ച് കരഞ്ഞുകൊണ്ട് നിൽക്കുന്നവരെ കൈകൾ പിടിച്ച് ബലമായി അഴിച്ച് വണ്ടി കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നതാണ്. കാര്യം പലർക്കും ചികിത്സ ആവശ്യമുള്ളവരുണ്ട്, പക്ഷെ അന്യോന്യം കെട്ടിപ്പിടിച്ച് വാവിട്ട് നിലവിളിക്കുക. കാര്യം ഭയങ്കര അഗാധ ഗർത്തത്തിൽ നിന്ന് മരണത്തിന്റെ വായിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് നോക്കുമ്പോ, മുതലാളിയാണോ തൊഴിലാളിയാണോ മനസ്സിലാവുന്നുണ്ടേ, പുരുഷനാണോ സ്ത്രീയാണോ കാശുകാരനാണോ സാപുടനാണോ ഇതൊന്നും നോക്കാതെ വാവിട്ട് കരഞ്ഞ് ആ സന്തോഷം പങ്കിടുന്ന അനുഭവം അവിടെ ഉണ്ടായതിന് പലരും സാക്ഷ്യം പറഞ്ഞു. ഇവിടെ നഷ്ടപ്പെട്ടതായിരുന്നെന്നും കൃപയാൽ ഞാൻ രക്ഷിക്കപ്പെട്ടതാണെന്നും ദൈവത്തിന്റെ കൃപയാൽ രക്ഷപ്പെട്ടതാണെന്നുള്ള ബോധ്യം വന്നാ പിന്നെ മനസ്സിലായില്ലേ ഈ ഹോമോജീനസ് നോക്കത്തുള്ളൂ. അങ്ങനെയുള്ള ചിന്ത ഒരിക്കലും വരികയില്ല. എന്റെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കട്ടെ നിങ്ങൾ എല്ലാവരും. സ്തോത്രം. ഓക്കെ, വിശുദ്ധ ചുംബനം സ്നേഹത്തിന് ഒരു അടയാളമാണ്. സംസ്കാരങ്ങൾക്കനുസരിച്ച് യോഗ്യമായ നിലയിലായിരിക്കണം. ഷേക്കിംഗ് ഹാൻഡ്സ്, ഫോൾഡഡ് ഹാൻഡ്സ് ബിഫോർ ദി ഓപ്പോസിറ്റ് സെക്സ്, ഇതൊക്കെ. ഇനി അടുത്തത് ക്രിസ്തുവിന്റെ സകല സഭകളും നിങ്ങളെ വന്നന, അതിനുള്ള പൗലോസിനെ അറിയത്തില്ല, അധികാരപ്പെടുത്തും സകല സഭകളും വന്നു ചെല്ലുന്ന ന്യായമായി ചോദിക്കാം. എന്നാൽ ഇവിടെ ഒരു പൗലോസിന് അതിന് അധികാരമുണ്ടോ? പ്രോത്തോസ് 20:4 എടുത്തെങ്കിലും വായിച്ചേക്കാം. പ്രോത്തോസ് 20:4 കൊണ്ട് വായിക്കുമ്പോൾ പൗലോസിന്റെ കൂടെ ആ സമയത്ത് ഇത് എഴുതുന്ന ആ സമയത്തൊക്കെ ഉള്ള ആളുകളെ കുറിച്ച് ഒരു ചിത്രം നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. വായിച്ചേ, വായിച്ചേ. ആ ആ ബെറോവക്കാരുണ്ട്, ആ തെസലോനിക്കക്കാരുണ്ട്, ആ ആ ദെർബക്കാരുണ്ട്, ആ ആശയക്കാരുണ്ട്, ആ കേട്ടോ. കുറഞ്ഞ വർഷം ഇത്രയും പേര് അവരുടെ കൂടെ ഉണ്ട്. ആ ഓരോ വിട പരാമർശം ഓരോ ഭാഗത്തും അനേക സഭകളും ഉള്ളതാണ്. അപ്പൊ പൗലോസിന് അനേക സഭകളുമായി അടുത്ത ബന്ധമുണ്ട്. അതുകൊണ്ടാണ് കൊരിന്ത്യർക്ക് രണ്ടാമത്തെ ലേഖനം 18:28 വാക്യത്തിൽ പറയുന്നു, ദിവസേന സഭകളെ കുറിച്ചുള്ള ചിന്താഭാരമെന്ന തിരക്കുമുണ്ട്. കണ്ടോ? അപ്പൊ ഒത്തിരി സഭകളെ കുറിച്ചുള്ള ബന്ധവും അവരോടുള്ള ഹൃദ്യമായ ആ കൂട്ടായ്മയും ഒക്കെ പൗലോസിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ സഭകളെല്ലാം പ്രതിനിധീകരിച്ച് ആ സഭകളെല്ലാം നിങ്ങളെ വന്ദനം ചെയ്തു. അപ്പൊ ഞാൻ ഇത് എഴുതുമ്പോൾ ഇവരൊക്കെ കൂടെ ഉണ്ട് സഹോദരങ്ങളെ. ഞാൻ റോമയിലെ ദൈവ സഭയ്ക്ക് ലേഖനം ചെയ്തു, നിങ്ങളുടെ വന്ദനം. ഓ, ഞങ്ങളുടെ വന്ദനം പറഞ്ഞാട്ടെ, ഞങ്ങളുടെ കൂടെ വന്ദനം പറഞ്ഞേക്കണേ, ഞങ്ങളുടെ കൂടെ വന്ദനം പറഞ്ഞേക്കണേ. ഇവിടെ നാട്ടിലോട്ട് വിളിക്കുന്ന പറഞ്ഞേ, അനീഷേട്ട പറഞ്ഞേര്, മനസ്സിലായില്ലേ, ഞാനും ഒന്ന് അനീഷേട്ട പറഞ്ഞേര്, ഞാൻ ക്ഷേമായിക്കൊന്ന് പറഞ്ഞേര് എന്ന് പറയും. തീർച്ചയായിട്ടും അല്ലേ ആ ബന്ധമുള്ളവരോ ഇതുപോലെ ഇവര് പറഞ്ഞാണ് ഞങ്ങളുടെ കൂടെ വന്ദനം ഒന്ന് ഞങ്ങളുടെ. അപ്പോൾ സകല സഭ ഓരോന്ന് പറയാതെ സകല സഭകളും നിങ്ങളെ വന്ദനം ചെയ്യുന്നു. സഭകളുടെ ലോക്കൽ സഭകളുടെ ആ ബന്ധം കണ്ടില്ലേ തോട്ടം. അടുത്തത് സഹോദരന്മാരെ, എനിക്കിനി ഇത്തിരി കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള ആവശ്യമുള്ള ഭാഗത്താണ് നമ്മൾ വരുന്നത്. നോക്കണേ, നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായ ദ്വന്ദപക്ഷങ്ങളെയും ഇടർച്ചകളെയും ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചു കൊള്ളണമെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അവരോട് അകന്ന് മാറുവി. അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായ ക്രിസ്തുവിനെ അല്ല തങ്ങളുടെ വയറ്റിനെ അത്രേ സേവിക്കുകയും ചക്രവാസം മുഖസ്തുതി പല സാധുക്കളെ നിങ്ങളെ വച്ചു കളയുകയും ചെയ്യുന്നു. നിങ്ങളുടെ അനുസരണം പരക്കെ എല്ലാവർക്കും പ്രസിദ്ധമായിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങൾ നിമിത്തം സന്തോഷിക്കുന്നു എങ്കിലും നിങ്ങളുടെ നന്മയ്ക്ക് ജ്ഞാനികളും തിന്മയ്ക്ക് അച്ഛന്മാരുമാകണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. സമാധാനത്തിന് ദൈവമോ വേഗത്തിൽ സാത്താൻ നിങ്ങളുടെ കാൽക്കീഴിലെ ചമച്ചുകളെയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, പിന്നെയും ഒരു അഭിസംബോധന ചെയ്തുകൊണ്ട് നമ്മൾ തുടരുകയാണ്. സഹോദരന്മാരെ, നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായ ദ്വന്ദപക്ഷങ്ങളെയും ഇടർച്ചകളെയും ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചു കൊള്ളണമെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കും. വന്ദനം ഒക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് പിന്നെ ഒരു പ്രബോധനത്തിലേക്ക് വരിക. ഭിന്നത ഉണ്ടാക്കുന്നവർക്കെതിരെ ഒരു മുന്നറിയിപ്പ്, 17-ാം വാക്യം മുതൽ 20-ാം വാക്യം വരെ. ദ്വന്ദപക്ഷങ്ങൾ, പിരിവ്, ഇവ ചിലപ്പോൾ ആവശ്യമാകാറുണ്ട്. ഇപ്പൊ പൗലോസ് എന്താ പറയാനുള്ള ഓർക്കണം, ചിലപ്പോൾ ദ്വന്ദപക്ഷവും പിരിവുമൊക്കെ ആവശ്യമാണ്. മത്തായിയുടെ സുവിശേഷം 10:34-39 വാക്യം വായിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, ഞാന് എല്ലാവരെയും ഒന്നിച്ചു കൂട്ടാനല്ലോ വന്നത്, വാള് വരുത്താനാ ഞാൻ വന്നത്. എടുത്തെങ്കിലും ഒന്ന് വായിച്ചേ. പത്തിന്റെ 34 മുതലാണോ വായിക്കുന്നത്? മത്തായി 10:34 മുതൽ. കേട്ടോ, പലപ്പോഴും ഖേദിച്ചു പോവും. ഈ ഐക്യത എന്നുള്ളത് നല്ല കാര്യമാണ്, പക്ഷേ എപ്പോഴും ഐക്യതയ്ക്ക് വേണ്ടി നിത്യതയെ തള്ളരുത്, നിത്യതയെ തള്ളരുത്. കണ്ടില്ലേ, ആവശ്യമാകാം. അതുപോലെ കൊന്നുകൊരുതി 19:19 ഇതേ ആശയം നമുക്ക് കാണാൻ കഴിയും. അത് പെട്ടെങ്കിലും ഒന്ന് വായിക്കാമോ? ഒന്ന് കൊരിഞ്ഞ് 19:19 കൊരിന്ത്യർക്ക് 1 ലേഖനം 19:19. ഭിന്നപക്ഷങ്ങൾ ഉണ്ടാകേണ്ടത് ചില സന്ദർഭത്തിൽ എന്ത് ചെയ്യും? ഭിന്നപക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഭിന്നപക്ഷങ്ങൾ ഉണ്ടാകാനല്ല, അതൊരു സാഹചര്യത്തിൽ, അതിനുള്ള സാഹചര്യം ഏതാണെന്ന് ഇവിടെ പറയുന്നുണ്ട്. കാരണം 12:17-18 നമ്മൾ കണ്ടതാ, കഴിയുമെങ്കിൽ എല്ലാവരോടും സമാധാനമായി ആവോളം സമാധാനമായിരിക്കും. രണ്ട് പദങ്ങൾ അവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എപ്പോഴാണ് പിന്നെ ഭിന്നപക്ഷം അനുവദിക്കപ്പെടാവുന്നത്? ഇവിടെ കണ്ടില്ലേ, ഉപദേശത്തിന് വിപരീതമായി ഭിന്നപക്ഷം ഉണ്ടാക്കുമ്പോൾ അനുവദിക്കാൻ പാടില്ല. ഉപദേശ വിഷയ സംബന്ധമായി പിരിവുണ്ടാകരുത്. ഉപദേശ വിഷയത്തിൽ മനസ്സിലാവുന്നുണ്ടേ, ഐക്യമത്യം നിലനിൽക്കുമ്പോൾ അവിടെ പിരിവ് ഉണ്ടാകാൻ പാടില്ല. ഉപദേശം തെറ്റിച്ചാൽ അവരുടെ കൂടെ കൂടിച്ചേരാനും പാടില്ല. അതാണ് ഞാൻ വാള് വരുത്താനാവുന്നത്. ഒരു വീട്ടിൽ തന്നെ ചിലപ്പോൾ രണ്ട് ഗ്രൂപ്പായി പോകും, ഭാര്യ ഭർത്താവും അപ്പനും മക്കളും പിരിഞ്ഞു പോകും. ഞങ്ങൾ ഒരിക്കൽ ഭവന സന്ദർശന ഒരു വീട്ടിൽ ചെന്നപ്പോൾ ആ വീട്ടിലെ അമ്മച്ചി വളരെ ഞങ്ങളെ വളരെ ക്രൂരമായി ഞങ്ങളോട് സംസാരിച്ചു. നീയൊക്കെ എന്റെ കുടുംബം നശിപ്പിച്ചു, ഈ വീട്ടിൽ ഇപ്പൊ കുടുംബ പ്രാർത്ഥനയില്ല,
നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ?
കുടുംബ പ്രാർത്ഥന. അവർ വന്ന് അവിടെ നേർച്ചയ്ക്കിരിക്കും. ഞങ്ങള് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങള് മധ്യസ്ഥന്മാര് പ്രാർത്ഥിച്ച അവര് കൂടത്തില്ല. എന്തിന്? വല്യപ്പച്ചൻ മരിച്ചിട്ട് 40-ാം അടിയന്തരം ഉണ്ടായിട്ട് പോലും അവര് കൂടിയില്ല. ഞങ്ങളുടെ കുടുംബം കലക്കി. നിങ്ങൾ വാസുദേവ, ഞങ്ങൾക്ക് വിഷമം തോന്നി. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? കുടുംബമാണ് നമ്മൾ പലപ്പോഴും. അങ്ങനെ വരുമ്പോ നിങ്ങൾ എന്ത് പറയും? പലപ്പോഴും ആ കുടുംബത്തിന്റെ ഹൃദ്യമായ ബന്ധം അമ്മച്ച് കരഞ്ഞുകൊണ്ട് പറയും, നിങ്ങൾക്കറിയാമോ ഞങ്ങളുടെ കുടുംബം എന്ത് സന്തോഷമായിരുന്നു. എന്തോ എന്നെ അമ്മച്ചിന്നെല്ലാം വിളിക്കലാണ്. ഞാൻ ഇപ്പൊ അമ്മച്ചിയോട് എന്നോട് സ്നേഹക്കുറവൊന്നും അവർക്കില്ല. പണ്ടത്തേനേക്കാളും ഒലിപ്പിച്ച വർത്താനമൊക്കെ. പക്ഷെ എന്റെ കൂടെ പള്ളിയിൽ വരികയല്ല. എന്നെ വേണി അവിടെ വരെ കൊണ്ടുവിട്ടേക്ക് പോരും. തിരിച്ചു വിളിക്കാനും വേണേ വരാമെന്ന് പറയും. പക്ഷെ എന്റെ കൂടെ അവിടെ വരിക. കുടുംബം നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? ആ ആശയമാണ് പറയുന്നത്. ഉപദേശ വിശുദ്ധി വരുമ്പോൾ ഉപദേശം തള്ളി നിത്യതയെ അപകടത്തിലാക്കിക്കൊണ്ടുള്ള സമാധാനവും ദൈവം അതിനെ അനുവദിച്ചിട്ടില്ല. എന്നാൽ ഉപദേശ വിഷയത്തിൽ ഐക്യമത്യമായി അംഗീകാര്യമായിരിക്കുമ്പോൾ എന്ത് പാടില്ല? പിന്നെ പക്ഷം ഒരിക്കലും പാടില്ല. സഭയിൽ പിളർപ്പുണ്ടാകാൻ രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന് സ്പിരിച്വാലിറ്റി, രണ്ട് പേഴ്സണാലിറ്റി എന്ന് പറയും. പേഴ്സണാലിറ്റി ക്ലാഷ് കൊണ്ട് പിരിവുണ്ടാവും. ഒരിക്കലും പാടില്ല. സ്പിരിച്വൽ കാര്യങ്ങൾ വരുമ്പോൾ, ഉപദേശ വിഷയം വരുമ്പോൾ, ദൈവവചനത്തിന് പ്രമാണം വിട്ടു പോകുമ്പോൾ, പ്രമാണത്തിന് നേരെ കണ്ണടച്ച്, വചനത്തിന് നേരെ കണ്ണടച്ച് നമ്മൾ സമാധാനത്തിന് വേണ്ടി വിട്ടുവീഴ്ചയ്ക്ക് പോകാൻ പാടില്ല. നിങ്ങളെല്ലാം എന്റെ കൂടെ ഉണ്ടല്ലോ സാർ. വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ ഉൾപ്പെട്ടു നിന്ന, ഞാൻ സഹശുശ്രൂഷകനായിരുന്ന സഭ ദൈവവചനത്തിന്റെ ഉപദേശത്തിൽ നിന്നും വ്യതിചലിച്ചു പോയി. പരസ്യമായതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. വ്യതിചലിച്ചു പോയി. അച്ഛനും പറഞ്ഞു വിട്ടുകള വിട്ട്. ഞാൻ ചോദിച്ചു എന്തുവാ വിട്ടുകളേണ്ട? ഉപദേശം വിട്ടുകളയണോ? എന്റെ സഹോദരന്മാരെ ഞാൻ ഇപ്പോഴും സ്നേഹിക്കുന്നു. പക്ഷെ ഉപദേശം തെറ്റിക്കുമ്പോൾ ആ വിട്ടുവീഴ്ചയ്ക്ക് പുസ്തകം അനുവദിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോഴും ഞാൻ പിടിച്ച മുതലിന് കോമ്പണ്ടെന്ന് പറഞ്ഞ് നടക്കുക. ദൈവസഭയെ സഭയല്ലാതാക്കി, ദൈവസഭയെ സഭയല്ലാതാക്കി കർത്തൃമേശയെ അപമാനിക്കുന്നു. വചനത്തിന്റെ പ്രമാണം വിട്ടുപോയി. കരഞ്ഞോണ്ട് ഞാൻ പറഞ്ഞു, വ്യക്തിപരമായി കണ്ടു പറഞ്ഞു. തെറ്റ് 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 കുറെ പള്ളും പരിഹാസവും പറഞ്ഞ് അവഗണിച്ചതല്ലാതെ. ഇനി ഞാൻ ഇന്ന് നിങ്ങളെ സ്നേഹിക്കുന്നു, ഇന്ന് നിങ്ങളെ സ്നേഹിക്കുന്നു. കൂട്ടണ്ട് ക്ഷയിക്കേണ്ടി വരാം, ക്ഷയിക്കേണ്ടി വരാം. സ്നേഹത്തിന്റെ കൈ കൂട്ടായ്മയുടെ കൈയില്ല. നിങ്ങളെല്ലാവരും എന്റെ കൂടെ ഉണ്ടോ? ഉപദേശം തെറ്റിക്കരുത്. ഉപദേശം തെറ്റിച്ചിട്ട് ഐക്യതയ്ക്ക് വേണ്ടി പോകരുത്. നിങ്ങളെല്ലാവരും എന്റെ കൂടെ ഒക്കെ ഉണ്ടോ? ഇത് കണ്ടില്ലേ? നിങ്ങൾ പറ്റിച്ച ഉപദേശത്തിന് വിപരീതമായി ദ്വന്ദപക്ഷങ്ങളെയും ഇടർച്ചകളെയും ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചുകൊള്ളണം. സഭയ്ക്കുള്ളിൽ ദ്വന്ദപക്ഷങ്ങൾ ഉണ്ടാകരുത്. നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു, അവരോടകന്ന് മാറുകയും പേഴ്സണാലിറ്റി സഭ പിരിയരുത്. സന്തോഷത്തോടെ മാറിപ്പാർപ്പിക്കുന്നത് പോലെ അടുത്ത സഭയുണ്ടാകാം. സന്തോഷത്തോടെ ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ജനിച്ചു വളർന്ന ഞങ്ങളുടെ മിഴുവേലി സഭ കുഴിക്കോല ദൂരേന്ന് ദൈവമക്കൾ വരുമായിരുന്നു. വലിയൊരു സഭയായിരുന്നു. വേല വളർന്നു. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ വേല വളർന്നപ്പോൾ സന്തോഷത്തോടെ രണ്ട് സഭയായി മാറി. പിരിയാ മനസ്സില്ലാഞ്ഞതുകൊണ്ട് മാസത്തിൽ ഒരു സഭായോഗം ഒന്നിച്ചുകൂടും. ഈ മാസത്തിൽ ഇവിടെ ഒന്നിച്ചു കൂടുമ്പോൾ അടുത്ത മാസത്തിൽ അവിടെ ഒന്നിച്ചു കൂടും. പിന്നെ കുറേ വർഷങ്ങൾ അങ്ങനെ നിന്ന് കഴിഞ്ഞാണ് പിന്നെയും രണ്ടായി മാറിയത്. അറിയാമല്ലോ, കുഞ്ഞിനെ വീട് വെച്ച് കൊച്ചിനെ മാറ്റി പാർപ്പിച്ചാൽ എന്നും വൈകിട്ട് അത്താഴം ഊണ് കുടുംബത്തായിരിക്കും എന്ന് പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞ മനസ്സിലായി എന്ന് പറഞ്ഞതുപോലെ ഒരു ഒരു ബന്ധം. അങ്ങനെയാണ് സഭകൾ, ലോക്കൽ സഭകൾ ഉണ്ടാകേണ്ടത്. എക്യൂമിനിക്കൽ ഉപദേശം തെറ്റിച്ചുള്ളതിന് ഒരിക്കലും പാടില്ല. എന്നാൽ സുവിശേഷം പറയാനുള്ള വേദികൾ നഷ്ടപ്പെടുത്തണ്ട. എന്നെ ഞാൻ ഇങ്ങനെയുള്ള കൂടിയവരകൾ ചിലപ്പോൾ എന്നെ യോഗങ്ങൾക്കും ശുശ്രൂഷിക്കാൻ വിളിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു വരാം, എവിടെ വേണമെങ്കിലും വന്ന് പറയാം. ഞാൻ എന്തോ പറയണ്ടെന്നുള്ളത് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധാത്മാവ് നൽകുന്ന നിയോഗപ്രകാരം ഞാൻ തീരുമാനിക്കും. ഞാൻ പ്രസംഗിക്കേണ്ട വിഷയത്തെ കുറിച്ച് നിങ്ങൾക്ക് ഒരു വാക്കുമില്ല, എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ വരാം. മനസ്സിലായില്ലേ? ഉപദേശം വിട്ടുള്ള ഐക്യമത്യം, ഉപദേശത്തിനകത്ത് നിന്ന് ഒരിക്കലും നിൽക്കുന്നവർ ഭിന്നപക്ഷം ഉണ്ടാക്കാൻ പാടില്ല. മനസ്സിലായി? ഞാൻ വിശ്വസിക്കട്ടെ. ഉപദേശത്തിന് വിപരീതമായ ഭിന്നപക്ഷങ്ങളാണ് ഒഴിവാക്കേണ്ടത്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തു തന്നെ യഹൂദന്മാർക്ക് ഇടർച്ചയായിരുന്നു. അറിയാമല്ലോ കൊരിന്ത്യർക്ക് 1:23 വാക്യത്തിൽ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എന്ന് പറയുന്നത് അവർക്ക് ഇടർച്ചയാണ്. പക്ഷെ ആ ഇടർച്ച ഉണ്ടാക്കരുത് എന്നല്ല പറയും. എന്തുകൊണ്ട്? നീ ക്രൂശിനെ പറയല്ല എന്ന് പറയരുത്. ഇടർച്ച ഉണ്ടാകുമെന്നും മിണ്ടരുത്. സ്തോത്രം. മറ്റൊരു അനിഷ്ടമാകുമോ എന്ന് ഭയന്ന് സത്യം മറച്ചു വയ്ക്കരുത്. സഭയ്ക്ക് ഉപദേശപരവും ധർമ്മോപദേശപരവുമായ നിലവാരമുണ്ടായിരിക്കണം. ദ ചർച്ച് ഷുഡ് ഹാവ് എ ക്ലിയർ ഡോക്ട്രിനൽ ബേസിസ് ആൻഡ് എ ക്ലിയർ എത്തിക്കൽ സ്റ്റാൻഡേർഡ്. ദ എത്തിക്കൽ സ്റ്റാൻഡേർഡ് ഷുഡ് ബി ഇൻ അക്കോർഡൻസ് വിത്ത് ദി ഡോക്ട്രിനൽ സ്റ്റാൻഡേർഡ്. മനസ്സിലായി? വിശ്വസിക്കുന്നു. എത്തിക്കൽ സ്റ്റാൻഡേർഡിന് ഡോക്ടറൽ സ്റ്റാൻഡേർഡിന് അനുസരിച്ചുള്ള എത്തിക്കൽ സ്റ്റാൻഡേർഡ് നമുക്ക് ഉണ്ടായി. ഇവിടെ കണ്ടില്ലേ, ഉപദേശവുമുണ്ട് പ്രബോധനവും. ആ ഒറ്റ വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്, പതിനേഴാം വാക്യത്തിൽ, നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീത അന്തോപക്ഷങ്ങളെ വിരുദ്ധം ഉണ്ടാക്കുന്നത് സൂക്ഷിച്ചു കൊള്ളണമെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ഉപദേശവുമുണ്ട് പ്രബോധനവുമുണ്ട്, അടിസ്ഥാന ഉപദേശങ്ങളുമുണ്ട്, എത്തിക്കൽ സ്റ്റാൻഡേർഡ്സുമുണ്ട്. അവിടെയൊക്കെയാണ് ഡ്രസ് കോഡ് ഇതൊക്കെ കൂടുതലായിട്ടും വരുന്ന എത്തിക്കൽ സ്റ്റാൻഡേർഡുമുണ്ട്. അവിടെ ഞാൻ മുമ്പോട്ട് പോട്ടെ. അവരോട് അങ്ങനെയുള്ള ആളുകളോട് അകന്നു മാറണം. ജീവിത പിശവുള്ളവരിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് പോലെ ഉപദേശ വിപരീതികളിൽ നിന്ന് അകന്നുകൊള്ളണം. അതിനെക്കുറിച്ച് അടുത്ത വാക്യമുണ്ട്, അവരോട് അകന്നു മാറുവീൻ. മാറിക്കോണം, അവരങ്ങ് പൊക്കോട്ടെന്ന് പറയല്ല, നിങ്ങളങ്ങ് മാറിക്കോണം, അകന്നു മാറുവീൻ. അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായ ക്രിസ്തുവിനെ അല്ല തങ്ങളുടെ വയറ്റിനെ അത്രേ സേവിക്കുകയും ചക്രവാക്കും മുഖസ്തുതിയും പറഞ്ഞ് സാധുക്കളെ ഹൃദയങ്ങളെ വഞ്ചിച്ചു കളയുകയും ചെയ്യുന്നു. കണ്ടില്ലേ? അവർ ചക്രവാക്കും മുഖസ്തുതിയും പറയുന്നവരാണ്. അങ്ങനെയുള്ളവരോട് അകന്നു നിൽക്കുവാൻ അത്ര എളുപ്പമൊന്നുമില്ല. ഈ ചക്രവാക്ക് പറയുന്നത് എങ്ങനെ ആകുന്നു? എളുപ്പമാണ്. അതും മുഖസ്തുതിയും പറയും. ഇത് രണ്ടും പറയുന്നവരുടെ എങ്ങനെ അകലുന്നു? പക്ഷെ അകന്നു നിന്നോണം. നോ പറയാൻ വളരെ വിഷമുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും, പക്ഷെ നോ പറയുന്നവനാണ് വിജയം. ഉച്ചരിക്കാൻ ഏറ്റവും വിഷമമുള്ള വാക്ക് നോ എന്നാണെന്ന് ഡോക്ടർ ബില്ലി ഗ്രഹാം അദ്ദേഹം എഴുതിയ ഒരു ലേഖനത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വായിച്ചോർത്തത്. ഏറ്റവും ബുദ്ധിമുട്ടുള്ള വാക്കാണ് നോ. ഇത്രയും അടുത്തിരിക്കുന്നത് എങ്ങനെ ഞാൻ നോ പറയും? വീട്ടിൽ കയറി വരുമ്പോ എങ്ങനെ ഞാൻ നോ പറയും? നോ പറയേണ്ട മേഖലയിൽ പറഞ്ഞോണം. വീട്ടിൽ കയറി വരുന്നവനെ സൽക്കരിക്കണം, ശുശ്രൂഷിക്കണം. വല്ല സാമ്പത്തിക സഹായം ആവശ്യമുള്ള ആളിനാണെങ്കിൽ നമ്മളത് ചെയ്യണം. മനുഷ്യത്വപരമായി അതാ ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ലവ് ഉണ്ട്, ഫെലോഷിപ്പ് ഇല്ല, കൂട്ടുണ്ട്, കൂട്ടായ്മ ഇല്ല. മനസ്സിലായിരുന്നു? വിശ്വസിക്കട്ടെ. അവരോട് കൂട്ടും കൂട്ടായ്മയും രണ്ടും നമുക്ക് ഉണ്ടായിരിക്കണം. കൂട്ട് ഉണ്ടെങ്കിൽ കൂട്ടായ്മ ഇല്ല. വരാം ഉദാഹരണം വ്യക്തമാക്കാം. ശ്രദ്ധിച്ച്, എനിക്ക് ഞാൻ സഹോദരങ്ങളോടൊന്ന് പറയുകയും ചെയ്തു, എനിക്ക് ഒത്തിരി സ്നേഹിതന്മാരുണ്ട് കേട്ടോ, നിരീശ്വരന്മാർ പോലും സ്നേഹിതന്മാർ, വളരെ അടുത്ത സ്നേഹിതന്മാർ. ഇതര മതവിശ്വാസികളായ ക്രിസ്തുവിനെ വിശ്വസിക്കാത്തവർ എനിക്ക് സ്നേഹിതന്മാർ ഉണ്ട്, ആത്മാർത്ഥ സുഹൃത്തുക്കളുണ്ട്. അത് സ്നേഹബന്ധമാണ്, കൂട്ടായ്മയല്ല. രണ്ടും രണ്ട് പാട്ടല്ലോ. സ്നേഹിക്കാൻ പറ്റും, സ്നേഹിക്കാൻ പറ്റും. ശത്രുക്കളെ പിന്നെ എങ്ങനെയാ സ്നേഹിക്കുന്നേ? ശത്രുക്കളെ സ്നേഹിക്കണം, തീർച്ചയായിട്ടും സ്നേഹിക്കാൻ പറ്റണം. സ്നേഹം വേറെ, കൂട്ടായ്മ വേറെ. അതെ, ഞാൻ മുമ്പോട്ട് പോകുന്നു. ഇനി വിശദീകരണ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ പറഞ്ഞു കഴിയുമ്പോൾ ചോദിക്കണം. എങ്ങനെയെങ്കിലും തീർക്കാനുള്ള ഒരു ഉത്സാഹത്തിന് മുമ്പോട്ട് പോവുകയാണ്. പതിനേഴാം വാക്യത്തിൽ ഉപദേശവും പ്രബോധനവും പരാമർശിച്ചിരിക്കുന്നു. ഇവിടെ ഒരു കാര്യം ഓർക്കണം, പൊതുലോകത്തിന്റെ സതുപദേശങ്ങളും ധാർമ്മിക നിലയും അനുസരിച്ച് നമ്മുടെ ഉപദേശങ്ങളെ അയക്കരുത്. സുവിശേഷം ജനകീയ സന്ദേശമല്ല, ജനസമ്മതിക്കു വേണ്ടി കുനിയരുത്. 1 Timothy 6:7 വാക്യങ്ങളിൽ പല ആളുകളെ കുറിച്ച്, ഉപദേഷ്ടാക്കന്മാരെ കുറിച്ച് പറയുന്നുണ്ട്, അവർ ധർമ്മോപദേഷ്ടാക്കന്മാരായിരിക്കാൻ ഇച്ഛിക്കുന്നു, പറയുന്നത് എന്തെന്നും പിന്നെ ഗ്രഹിക്കുന്നത് എന്തെന്നും അവർക്ക് തന്നെ ബോധമില്ല. അവരെല്ലാം പറയുന്നത് അവർക്ക് തന്നെ ബോധമില്ല. ഇന്ന് നമ്മുടെ പ്രശ്നങ്ങൾ ധർമ്മോപദേശങ്ങളുടെ വേദികളാകുന്നു. മദ്യപാനത്തിനെതിരെ പ്രസംഗിച്ചാൽ ആർക്കായതിന്? ശത്രുവിനെ സ്നേഹിപ്പീൻ എന്ന് പ്രസംഗിച്ചാൽ ആർക്കായതിന്? ഐക്യമറ്റമുള്ളവരായിരിപ്പീൻ എന്ന് പ്രസംഗിച്ചാൽ ആർക്കായതിന്? എല്ലാവരെയും ഉൾക്കൊള്ളണം എന്ന് പറഞ്ഞാൽ ആർക്കാണ്? ആർക്കും എതിരൊന്നും ഇല്ല. പക്ഷെ യേശു ക്രിസ്തുവാണ് ഏക രക്ഷകനെന്നും കർത്താവിൽ കൂടെ മാത്രമേ നിത്യജീവൻ കടക്കാൻ ഒക്കുമെന്നും പാപരിഹാരത്തിന് വേറെ വഴിയില്ലെന്നും പറയുമ്പോൾ ആളുകൾക്ക് ദേഷ്യമാവും. ഉപദേശ വിഷയങ്ങളിൽ കടക്കുമ്പോൾ ആൾക്ക് ദേഷ്യമാവും. യേശു ദൈവമ കൊട്ടും പാട്ടും ഒക്കെ ഉണ്ട്, എല്ലാം സംഭവം. പക്ഷേ ഉപദേശത്തിന്റെ കാതലായ വിഷയങ്ങളിൽ കടക്കുമ്പോൾ ആളുകൾക്ക് ദേഷ്യമാവും. പക്ഷേ ആളുകൾ ദേഷ്യപ്പെടുമെന്ന് കരുതി നാം ഉപദേശത്തെ കുറയ്ക്കരുത്. സകല മനുഷ്യർ നിങ്ങളെ പുകച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന കള്ളപ്രവാചകന്മാരെ അവർ അങ്ങനെ തന്നെ ചെയ്തുവല്ലോ എന്ന് ലൂക്കോസിന് സുവിശേഷം 6:29 പറഞ്ഞു. എല്ലാവരും നിങ്ങളെ പുകച്ച് പറയാൻ നിങ്ങൾ ആഗ്രഹിക്കും, അതൊക്കത്തുമില്ല. എല്ലാവരുടെയും ഗുഡ് ബുക്സ് ഉണ്ടായിരിക്കും. അയാൾ അവിടെ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ ഇളകി അവിടെ ചെല്ലുമെന്ന് വന്നാലും മനസ്സിലായോ? പറയുന്ന ഉപദേശം കൃത്യമല്ലെങ്കിൽ നിങ്ങൾ പറയാൻ പോകരുത്. എല്ലാവരും എന്റെ കൂടെ ഉണ്ടോ? ജനസമ്മതിയുള്ളവർ, ജനസമ്മതിയുള്ള ശുശ്രൂഷകന്മാരാകാൻ, പോപ്പുലർ ശുശ്രൂഷകന്മാരാകാൻ ആളുകൾ തിരക്ക് കൂട്ടുക, മത്സരിക്കുക, അത് നിത്യജീവന് പ്രയോജനകരം അല്ല. അല്ല അല്ല എല്ലാവരും എന്റെ കൂടെ ഉണ്ടല്ലോ. ആളുകൾ പറയും ഇത്രയും പേരല്ലോ അങ്ങോട്ട് പോകുന്നത്, അയ്യോ അതിനെന്താ, ശവമുള്ളിടത്ത് കഴുക്കൾ കൂടും, തിന്നാൻ വല്ലതും കിട്ടിയാൽ ആള് കൂടും, രോഗസൗഖ്യം പറഞ്ഞാൽ ആൾ കൂടും, പ്രശ്നപരിഹാരം പറഞ്ഞാൽ ആൾ കൂടും, സമാധാനം കിട്ടുമെന്ന് പറഞ്ഞാൽ ആൾ കൂടും. ആൾ കൂടുന്നിടത്തേക്ക് നിങ്ങൾ ഓടരുത്, വചനം നോക്കണം. എല്ലാവരും എന്റെ കൂടെ ഉണ്ടോ? എല്ലാവരും എന്റെ കൂടെ ഉണ്ടല്ലോ. വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ദൈവവചനം, വചനം വിട്ടുള്ള ഐക്യമത്യം ദൈവം അനുവദിച്ചിട്ടില്ല. അതെ, പ്രിയർ ഗോസ്പൽ ഓഫ് സാൽവേഷൻ ഈസ് നോട്ട് എ പോപ്പുലർ മെസ്സേജ്. അറക്കില്ല. ഇനി ആരെയാ ഒഴിച്ചു നിർത്തണം എന്നുള്ളത് എങ്ങനെ അറിയാമെന്നുള്ളത് ചില തെളിവുകൾ പറയാം. മൂലകൃതിയിൽ വയറിനെ എന്ന് തന്നെയാ ഉപയോഗിച്ചത്. അവരെ സ്വന്തം വയറിനെ തന്നെ സേവിക്കുക. അവരുടെ ദൈവം ആരാ? വയറ. അവരുടെ ദൈവം വയറ. അങ്ങനെ തന്നെ ഉപയോഗം. അവര് സാധുക്കളുടെ ഹൃദയങ്ങളെ വഞ്ചിക്കുന്നു. പിന്നെ മാത്രമല്ല, ഇനി ചക്രവാക്കും മുഖസ്തുതി ഉപയോഗിക്കും. ഇങ്ങനെയുള്ളവരെ ആരെ, ഇങ്ങനെയുള്ള ഏത് കൂട്ടത്തെയാ നമ്മൾ ആ കൂട്ടത്തിൽ നമ്മൾ അകന്ന് നിൽക്കേണ്ടതെന്നാ ഈ പൗലോസ് പറയുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ അതിനൊന്ന് നമുക്കതൊന്ന് അടുക്കി ഒന്ന് പറയാം. ആരോടകം നിൽക്കണം? ഒന്നാമത് കർത്താവിനെ അല്ല സേവിക്കുന്നത്. അവര് അകന്ന് നിൽക്കേണ്ട ഗ്രൂപ്പിനെ തിരിച്ചാൽ ഒന്നാമത് കർത്താവിനെ സേവിക്കാത്തവർ. അയ്യോ എല്ലാവരും കർത്താവ് യേശുവിനല്ലേ പറയുന്നത്? അല്ല, കേട്ടെ. കർത്താവിനെ സേവിക്കണം, കർത്താവ് നമ്മളെ സേവിക്കണം എന്നല്ല പറയുന്നത്. പല ആളുകൾക്കും കർത്താവ് അവരെ എന്താ പറയുന്നോ അത് സേവിക്കാനിരിക്കുന്ന ആളെന്നുള്ള ചിന്തയാ. എനിക്ക് വേണ്ടി ദൈവമെന്നേ പറയൂ, ദൈവത്തിന് വേണ്ടി ഞാനെന്ന് പറയത്തില്ല. എല്ലാവരും കൂടെ ഉണ്ടോ? അവര് കർത്താവിനെയല്ല സേവിക്കണം, കർത്താവിനെ അവന്റെ ഒരു അവർ ഏതാവശ്യത്തിനും സേവിക്കുന്ന സേവകനായി. രോഗമാണെങ്കിൽ വൈദ്യൻ, പിന്നെ കള്ളക്കേസിൽ ആണെങ്കിൽ വക്കീൽ, കൈക്കൂലി കൊടുക്കുന്നതിനാണെങ്കിൽ ഇടനിലക്കാരൻ. എന്ത് കുരുത്തക്കേടും അവന് എന്ത് കാര്യം സാധിക്കണോ അതിനകത്ത് അവനെ സഹായിക്കുന്നവനെന്ന നിലയിൽ കർത്താവിനെ അവതരിപ്പിക്കരുത്. ഇതിനിടയ്ക്ക് നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും യേശു നല്ലവൻ ആണ്. രോഗസൗഖ്യം തരും, ക്ഷീണത്തിൽ ഇതൊക്കെ തരും, അത് സത്യമാണ്. എന്നാൽ നമ്മൾ ചെയ്യും, നമ്മൾ എന്ത് പറഞ്ഞാലും അതിനെല്ലാം നമ്മളെ സേവിക്കാൻ നിൽക്കുന്ന ആളത് കർത്താവെ കാണരുത്. അവന്റെ വഴിയിൽ നടന്നാൽ അവന്റെ സംരക്ഷണവും അവന്റെ അനുഗ്രഹവും നമുക്ക് കിട്ടും. എല്ലാവരും എന്റെ കൂടെ ഉണ്ടേ? അവന്റെ വഴിയിലായിരിക്കണം. നമ്മൾ അവന്റെ വഴിയിലായിരിക്കുമ്പോൾ അവൻ നമ്മുടെ മേൽ കൃപ ചെയ്യും, കടാക്ഷിക്കും. സ്തോത്രം. അപ്പം കർത്താവിനെ സേവിക്കുന്നവരായിരിക്കും. സ്തോത്രം. മനസ്സിലായത് വിശ്വസിക്കട്ടെ. ഇനി നമ്മെ സേവിക്കുന്ന ഒരു ദൈവത്തെ അവതരിപ്പിക്കുന്നവരാ ഇങ്ങനെയുള്ള ആരും കൂടെ, അവരെ പ്രത്യേകം ഓർത്തോണം. ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. ഫിലിപ്പ് ലേഖനം 3:19 യൂദാറുടെ ലേഖനം 14 പറയുന്നുണ്ട്. അവരെന്താ ചിന്തിക്കുന്നത്? ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. അവർ ലൗകികന്മാരാകിയാൽ ലൗകികമായി സംസാരിക്കുന്നു, ലോകം അവരുടെ വാക്ക് കേൾക്കുന്നു. 1 യോഹന്നാൻ 4:5 പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ളവരെ സൂക്ഷിച്ചോ. അവർ നമ്മോട് ചക്രവാക്ക് പറയുമ്പോൾ പോലും അവരുടെ നോട്ടം അവരുടെ നേട്ടമാണ്. നമ്മളോട് എന്താ പറയുന്നത്? അയ്യോ ചക്രവാക്ക് നിങ്ങളെ പോലെ ആള് മുഖസ്തുതിയും ചക്രവാക്കും പറയുമ്പോൾ ലക്ഷ്യം എന്താ? അവന്റെ നേട്ടം. അവന്റെ ദൈവം വയറാണ്. അവന്റെ വയറ് നിറയ്ക്കാൻ
അവന്റെ താൽപര്യം സാധിക്കാൻ, അവന്റെ പേഴ്സ് വീർപ്പിക്കാൻ, അവന്റെ ബാങ്ക് അക്കൗണ്ട് വലിപ്പപ്പെടുത്താൻ, അവന്റെ കാര്യം സാധിക്കാൻ, അവന് സ്റ്റാർ വാല്യൂ നേടാൻ.
മനസ്സിലാവുന്നുണ്ട്?
ദൈവത്തെ വിൽപ്പന ചരക്കാക്കി ജനങ്ങളോട് ചക്കരവാക്കും മുഖസ്തുതിയും പറഞ്ഞ് ലൗകികമായത് സംസാരിച്ച് ലോകത്തെ പ്രസാദിപ്പിച്ചു പോകുവാൻ ശ്രമിക്കുന്നവർ.
എല്ലാവരും എന്റെ കൂടെ ഉണ്ടോ? ഞാൻ അതിന് പറയാൻ പോകരുത്. അങ്ങനെയുള്ളവരെ വിട്ടുകൊള്ളണം. സഹോദരങ്ങളെ, എനിക്കറിയാം, ഒരു ഒരു കൺസൾട്ടന്റ് പോലുള്ള ഒരാൾ, ആ കൺസൾട്ടന്റ് പോലെയുള്ള ആളിന്റെ അടുത്ത് ഹിന്ദുക്കളും നിരീശന്മാരും രക്ഷിക്കപ്പെടാത്തവരും ബിസിനസ്സുകാരും എല്ലാം കൺസൾട്ട് ചെയ്യാൻ വരും. ബിസിനസ് സംബന്ധമായി ഒന്ന് പ്രാർത്ഥിച്ച് ആലോചന പറയണം. ഞാൻ ദോഹായി ചെന്നപ്പം സഹോദരങ്ങൾ എന്നോട് പറഞ്ഞു, ഒരാൾ പരസ്യമായിട്ട് പേര് പറയുന്നില്ല, ഒരാളിന് അവിടുത്തെ ഏറ്റവും ലോക്കലായിട്ടുള്ള ഒരു വലിയ ബിസിനസ്സുകാരുടെ വീട്ടിൽ ഇപ്പോഴും പ്രവേശനമുണ്ട്, ചെന്ന് പ്രാർത്ഥിച്ച് കൺസൾട്ട് ചെയ്യും. നമ്മളൊക്കെ അത് വലിയ, അയ്യോ അയാൾക്ക് അവിടെ പ്രവേശനം കിട്ടിയില്ലേ, എന്നതിനാ അവിടെ പ്രവേശനം കിട്ടിയത്? എല്ലാരും എന്റെ കൂടെ ഒക്കെ ഉണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ലോകം അവരുടെ വാക്ക് കേൾക്കും. സുവിശേഷം പ്രസംഗിക്കണം. കർത്താവിനെ പ്രസംഗിക്കുന്നില്ലെങ്കിൽ, പാപപരിഹാരത്തിന് സന്ദേശം പറയുന്നില്ലെങ്കിൽ, പിന്നെ ഞാൻ എന്തിനാ പുസ്തകം കൊണ്ട് നടക്കുന്നത്? ജനസേവകനാകുന്നെങ്കിൽ രാഷ്ട്രീയത്തിൽ പോകരുതോ? നിങ്ങൾ ദേഷ്യപ്പെട്ടിരിക്കുന്ന പോലെ എല്ലാവരും വേദപുസ്തകമാണ് ഞാൻ പറയുന്നത്. നോ എന്ന് പറയാൻ വിഷമമാ പലപ്പോഴും. നോ എന്ന് പറയേണ്ടപ്പോൾ പറയണം. പെന്തക്കോസ്തിൽ കണിയന്മാരായി പരിശുദ്ധാത്മാവരെയും അഭിഷേകം ചെയ്തിട്ടില്ല. ലക്ഷണം നോക്കുന്നവരായി ആരെയും അഭിഷേകം ചെയ്തിട്ടില്ല. ലോകത്തിന്റെ വാക്ക് വായിച്ചു പറഞ്ഞു. അതെ അതെ, വായിക്കുന്നു. അതായിട്ട് പറയാം, അതായിട്ട് വരിക. സാധുക്കൾ എന്ന് പറഞ്ഞാൽ അവരുടെ കാര്യമല്ല. ഇവരെ സാധുക്കൾ എന്ന് പറയുന്ന ആരാന്ന് നമുക്ക് ഇപ്പൊ ചിന്തിക്കാൻ പോവാം. അങ്ങനെയുള്ള നമ്മുടെ കർത്താവിനെയല്ല, തങ്ങളുടെ വയറ്റിനെ അത്ര സേവിക്കുകയും ചക്കരവാക്കും മുഖസ്തുതിയും പറഞ്ഞ സാധുക്കളുടെ ഹൃദയങ്ങളെ വഞ്ചിച്ചു കളയുകയും ചെയ്തു. ആരെ ഈ സാധുക്കൾ ഇവരോട് ചോദിച്ചിരിക്കുന്നത്? അവരെ കുറിച്ച് എന്ന് പറഞ്ഞ സിമ്പിൾ ടൺ പാവങ്ങളാ. തിമോത്തിയോസ് രണ്ടാം ലേഖനം മൂന്നാം അധ്യായം 4 മുതൽ 7 വരെയുള്ള ഭാഗത്ത് ഇങ്ങനെയുള്ളവരെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. സൗകര്യങ്ങളെ ഇത് അനേകം വ്യാഖ്യാതാക്കളുണ്ട്, വിശദമായിട്ട് ഇതിനെ കുറിച്ച് കഴിയുന്നറിയോ? അവിടെ വൈകുമ്പോൾ എപ്പോഴും പഠിച്ചിട്ടും സത്യത്തിന്റെ പരിജ്ഞാനം പ്രാപിക്കാത്ത പെണ്ണുങ്ങൾ. ദേഷ്യം എത്ര എത്ര നാളായി പഠിക്കുക? ഇപ്പൊ 10, 20, 10, 30 കൊല്ലമായി വിശ്വാസത്തില്ല. ഇപ്പോഴും സത്യത്തിന്റെ, അത് പെണ്ണുങ്ങൾ എന്ന് പറയുന്നെങ്കിൽ ആണുങ്ങളും ഉണ്ടാകാം, ആണുങ്ങളായ പെണ്ണുങ്ങളും ഉണ്ട്, പെണ്ണുങ്ങളായ ആണുങ്ങളും ഉണ്ട്. അടുത്ത് അവിടെ പറയുന്നുണ്ട്, വീടുകളിൽ നൂണ് കിടക്കുക. പല ആളുകളുടെയും ശുശ്രൂഷ സഭയിലല്ല, സഭയിലല്ല, വീടുകളിൽ. എല്ലാരും എന്റെ കൂടെ ഉണ്ടോ? വീടുകളിൽ നൂണ് കിടക്കുക. എപ്പോഴും പഠിച്ചിട്ടും എത്ര പറഞ്ഞു കൊടുത്താലും സത്യത്തിന്റെ പരിജ്ഞാനം പ്രാപിക്കാത്ത സാധുക്കളെ വലച്ചുകളെ. കർത്താവിനെ അല്ല, നിങ്ങൾക്കും വയറിനെയാണ് വേണ്ടത്. അങ്ങനെയുള്ളവരെ ഇവരെ ഗുരുക്കെണീകൂ. അവിടെ പറയുന്നുണ്ട് കേട്ടു, മോഹങ്ങൾക്ക് അധീനരായവർ അവരായതിനകത്ത് വീഴുന്നത്, ലൗകിക നേട്ടത്തിന് വേണ്ടി പരിശ്രമിക്കുന്നത്. അങ്ങനെയുള്ളവർ ഇവരുടെ വല, അവർക്കും വേണ്ടത് വയറിന്റെ പോഷണമാ, ഇവനും വേണ്ടത് അത് തന്നെ. ഇങ്ങനെ ഒരു പറച്ചില്ലേ, ചക്കിക്കൊത്ത ശങ്കര ഇനാം ബീച്ചിക്ക് മരപ്പട്ടി കൂട്ടെന്ന് പറഞ്ഞു. ഇത് രണ്ടും കൂടി ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥിതി വിശേഷം. നമ്മൾ അങ്ങനെ ആകരുത്, അങ്ങനെ ആകരുത്. സത്യത്തിന്റെ പരിജ്ഞാനം ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ പ്രാപിക്കുവാൻ നമുക്ക് കഴിയണം. സ്തോത്രം. സഭാകൂടിയവരല്ല, ഒറ്റയൊറ്റ വീടുകൾ കേന്ദ്രീകരിച്ചാണ് ഇങ്ങനെയുള്ള ആളുടെ പ്രവർത്തനം പോകുന്നത്. മോഹങ്ങൾക്ക് അധീനരായവരെ, ലൗകിക നേട്ടത്തിന് ശ്രമിക്കുന്നവരെ, ഇവർ വലയിൽ വെച്ചുകളെ. എപ്പോഴും പറ്റിച്ചാലും സത്യത്തിന് പരിജ്ഞാനം പ്രാപിക്കാത്തവർ അവരാണ് സാധുക്കളെന്ന് റോമർ 16:18 സാധുക്കളെന്ന് റോമറിന്റെ 16:18 പറയുന്നവർ. അതെ, ഇവരെ തിരിച്ചറിയാൻ പിന്നെയും ചില തെളിവുകൾ കൊടുത്തിട്ടുണ്ട്. ബിബ്ലിക്കൽ, ക്രിസ്റ്റോളജിക്കൽ ആൻഡ് മോറൽ ടെസ്റ്റ്. മൂന്ന് തരം ടെസ്റ്റ് പൗലോസിലൂടെ പറയുന്നു. ഒന്ന്, അവരുടെ ഉപദേശങ്ങളെ നോക്കിക്കോണം. നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായിരിക്കും. രണ്ട്, ക്രിസ്തുവിനെ സേവിക്കുന്നുണ്ടോ നോക്കണം. കർത്താവിനെ ഏൽക്കുന്നോ, അതായത് വചനത്തിന്റെ അടിസ്ഥാന സത്യങ്ങൾക്ക് അനുസൃതമാണോ ഇവരുടെ ഉപദേശങ്ങൾ? സഭയെ ക്രിസ്തുവിന് വേണ്ടി ഒരുക്കുവാൻ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണോ ഇവരുടെ ശുശ്രൂഷ? അടുത്തത് മോറൽ, ധാർമ്മിക നില. ജീവനുള്ള യാഗമായി ജീവിക്കുന്നവൻ എന്ന നിലയ്ക്ക് യോജിച്ച ധാർമ്മിക നിലവാരം ഉള്ളവരാണോ, ആ നിലവാരം പ്രസംഗിക്കുന്നവരാണോ? ഈ മൂന്ന് വിധ ടെസ്റ്റാണ്. അങ്ങനെ ഈ മൂന്ന് ടെസ്റ്റിലും അംഗീകരിക്കാവുന്നവരെ മാത്രമേ ദൈവമക്കൾ സ്വീകരിക്കാൻ പാടുള്ളൂ. അവരെ അല്ലാത്തവരെ ഒഴിച്ചു നിർത്തിക്കൊള്ളണമെന്നാണ്. ഒഴിച്ചു നിർത്തിക്കൊള്ളണം, അവരിൽ നിന്ന് നിങ്ങൾ ഓടിപ്പൊക്കോ. പൗലോസിനെയ്യാ തിമോത്തിയോസിനെ, നീയോ ദൈവത്തിന് മനുഷ്യനായുള്ളവേ, അത് വിട്ട് ഓടിക്കോ. അബ്രഹാം ലോത്തിനോട് പറഞ്ഞ പോലെ, നീ തെക്കോട്ടെങ്കിൽ ഞാൻ വടക്കോട്ടെ. ദിവസത്തോറും അകന്നോണം. എനിക്കറിയാം നോ എന്ന് പെട്ടെന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്, പക്ഷെ നോ എന്ന് പറയാൻ നമുക്ക് കഴിയുന്നതാണ് വിജയത്തിനുള്ള ആദ്യത്തെ ചുമട. അതാ പൗലോസ് പറയുന്നത്. സഹോദരന്മാരെ, നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായി, അതായത് 6:17 പറഞ്ഞ ഉപദേശ രൂപത്തെ അവിടെ പറയുന്നുണ്ടല്ലോ, അതിനെക്കുറിച്ചൊന്നും ഞാൻ ഇനി വിശദീകരിക്കണ്ടല്ലോ. നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായ ദ്വന്ദപക്ഷങ്ങളെയും ഇടത്തുകളെയും ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചു കൊള്ളണമെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അവരോടാകന്നു മാറുവീൻ. അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായ ക്രിസ്തുവിനെ അല്ല തങ്ങളുടെ വയറ്റിനെ അത്രേ സേവിക്കുകയും ചക്കരവാക്കും മുഖസ്തുതിയും പറഞ്ഞ് സാധുക്കളുടെ ഹൃദയങ്ങളെ വഞ്ചിച്ചു കളയുകയും ചെയ്യുന്നു. നിങ്ങളുടെ അടുത്തത് നിങ്ങളുടെ അനുസരണം പരക്കെ എല്ലാവർക്കും പ്രസിദ്ധമായിരിക്കണം. അതുകൊണ്ട് ഞാൻ നിങ്ങൾ നിമിത്തം സന്തോഷിക്കുന്നു. എങ്കിലും നിങ്ങൾ നന്മയ്ക്ക് ജ്ഞാനികളും തിന്മയ്ക്ക് അജ്ഞന്മാരുമാകണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. പൗലോസ് അവരുടെ ഒരു നല്ല ഗുണം പറഞ്ഞിട്ട് ആ നല്ല ഗുണം ദോഷം ചെയ്യുന്ന കാര്യം ഓർപ്പിക്കുക. നിങ്ങൾ നല്ല അനുസരണമുള്ളവരാ. ലോകം മുഴുവൻ നിങ്ങളുടെ അനുസരണം പ്രസിദ്ധമാണ്, കണ്ടില്ലേ? നിങ്ങളുടെ അനുസരണം പരക്കെ എല്ലാവർക്കും പ്രസിദ്ധമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങൾ നിമിത്തം സന്തോഷിക്കുന്നു. നല്ല കാര്യമാണ്, നല്ല ഗുണമാണ്. പക്ഷേ ഒരു കാര്യം, എങ്കിലും, പക്ഷേ എന്ന് പറയത്തില്ലേ, അതുപോലെ തന്നെ എങ്കിലും നിങ്ങൾ നന്മയ്ക്ക് ജ്ഞാനികളും തിന്മയ്ക്ക് അജ്ഞന്മാരുമാകണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. നിങ്ങൾ എല്ലാം അനുസരിക്കരുത്, തിരിച്ചറിയണം. നന്മയും തിന്മയും പഠിക്കണം. സത്യത്തിന്റെ പരിജ്ഞാനം പ്രാപിച്ചവരായിരിക്കണം. അത് പ്രാപിക്കാത്ത പെണ്ണുങ്ങളെ പോലെ ആകരുത്. ആ കാര്യത്തിൽ സാധുക്കളായി എന്ത് വന്നാലും വഴങ്ങുന്നവരാകരുത്. ഒരു ദൈവം നല്ല സ്ഥേനായിട്ട് പറയണം. എനിക്കറിയാം എന്നെ ചില ആളുകൾ, അവനൊരു മുഷടനാണ്, അവനൊരു മൂചേട്ടയാണ്, അവനൊരു കർക്കശക്കാരനാണ് എന്നൊക്കെ പറയുന്നുള്ളൂ. എനിക്ക് നന്നായി എന്നോട് തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊരു വിട്ടുവീഴ്ചയില്ലാത്ത മനുഷ്യനാണ്. ഞാൻ വിട്ടുവീഴ്ചയുള്ള ഇല്ലാത്ത മനുഷ്യനല്ല സഹോദരങ്ങൾ. ഞാൻ വളരെ വളരെ ദൈവം എനിക്ക് വളരെ വളരെ താഴ്മയും സ്വാമിക്ക് തന്നിട്ടുണ്ട്. പക്ഷെ ഉപദേശ വിഷയത്തിന്റെ കാര്യം വരുമ്പോൾ എന്റേതല്ലല്ലോ, എനിക്കെന്താ മാറ്റാൻ അനുഭവമുണ്ടോ? പോസ്റ്റ്മാന്റെ കയ്യിൽ പണ്ടുണ്ടായിരുന്നല്ലോ ടെലിഗ്രാം കൊടുത്തയക്കുന്നത്. പണ്ട് കൈകൊണ്ട് എഴുതിക്കൊണ്ടായിരിക്കും ബോർ. എഴുതിക്കൊണ്ട് പോകുമ്പോ കേൾക്കുന്നവന് വിഷമാവും. പട്ടാളത്തിലിരിക്കുന്ന ചക്കൻ ചത്തു വായന അത് എഴുതിക്കൊണ്ട്, അയ്യോ വിധവയായ അമ്മ, അവര് ആ സാധു ഒന്ന് സാറേ ഒന്ന് വായിച്ച് പറഞ്ഞു തരണേ എന്ന് പറയുമ്പോ ഞാൻ എന്നാ ചെയ്യും? ചത്തുപോയി നീ എന്ന് പറഞ്ഞിട്ട് പോകണ, പിന്നെ അവിടെ എനിക്ക് പോരാൻ നോക്കുകയല്ലോ. അവരെ സങ്കടം കാണുന്നത് എങ്ങനാ എന്ന് പറഞ്ഞിട്ട് പ്രൊമോട്ടർ എന്ന് എഴുതിക്കൊണ്ട് കൊടുത്താല് കൊള്ളാം കൊള്ളാം കൊള്ളാം. ഇതാ പലരും ചെയ്യുന്നത്. അവര് പേടിക്കുമെന്ന് വിചാരിച്ച് അവർക്ക് ഇഷ്ടപ്പെടുകയല്ല, എനിക്കൊരു കൈ ഒരു എന്താ നല്ലത് പ്രൊമോട്ടർ എന്ന് പറഞ്ഞ് എന്നാ ചിലപ്പോ 10 രൂപയും കൊടുത്ത് വിടും. അത് പേടിച്ച് സന്ദേശം തിരുത്താൻ അനുവാദം ഇല്ല. എന്ത് ചെയ്യും? നോ എന്ന് പറയേണ്ടടുത്ത് നോ എന്ന് പറയും. അതാണ് നിങ്ങൾ
തിന്മയ്ക്ക് ജ്ഞാനികളും, സോറി തിന്മയ്ക്ക് മീൻസ് അജ്ഞന്മാരും നന്മയ്ക്ക് ജ്ഞാനികളുമായിരിക്കും എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം തിന്മ എന്ന് പറയുന്നത് അറിയാൻ മേലാത്തവരായിരിക്കണം എന്നാലല്ല, അതുമായി പ്രായോഗികമായി ഒരു ബന്ധവും ഇല്ലാത്തവരായിരിക്കണമെന്ന്. സ്തോത്രം. ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. അനുസമുള്ളവരാണ്, പക്ഷേ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് അനുസരിക്കണം. തിന്മയ്ക്ക് അജ്ഞന്മാർ എന്നാൽ തിന്മയെ തിരിച്ചറിയാൻ കഴിയാത്തവരെന്നല്ല, തിന്മയുമായി പ്രായോഗിക തലത്തിൽ യാതൊരു ബന്ധവും ഇല്ലാത്തവരെന്നാണ് അതിന്റെ അർത്ഥം. ഇപ്പൊ സോദി തന്നെ നമ്മുടെ പുരുഷനെ അറിയാത്തവൾ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതിന്റെ അർത്ഥം ആണിനെയും പെണ്ണിനെ കണ്ട തിരിച്ചറിയാൻ മേലാത്ത പെൺകൊച്ചെന്നല്ലോ. അതെ, ആ രീതിയിലാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മനസ്സിലായെന്ന് വിശ്വസിക്കട്ടെ. ഇനി 20-ാമത്തെ വാക്യം, സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളെ കാൽക്കീഴെ ചാടും. നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിനൊക്കെ നിങ്ങളോടുകൂടി ഇരിക്കുവാണ്. ഇതെങ്ങനെ ചേരുന്നത് കേട്ടേക്കിട്ട്? സമാധാനത്തിന്റെ ദൈവം കാൽക്കീഴെ ചാടിച്ചു കിടക്കും. ഇതുവരെ പറഞ്ഞു വന്നതുമായിട്ട് ചേർന്ന് പോകുന്ന ആശയമാണ്. സമാധാനത്തിന്റെ ദൈവം വെറുതെ വിടുകയല്ലേ വേണ്ടത്? സമാധാനത്തിന്റെ ദൈവമാണ് എന്ത് വേണം? പാവം പൊക്കോ. ആ സമാധാനം വേണ്ട. പ്രാർത്ഥന എന്ത് ചെയ്തോണം? കാൽക്കിഴ ചതച്ചു കളയുന്ന സമാധാനം ആ ദൈവം ആഗ്രഹിക്കുന്നത്. അതാ മേളി പറഞ്ഞത്. സമാധാന ഐക്യത എന്ന് പറഞ്ഞ് ഉപദേശം തെറ്റിക്കുമ്പോ ആ ഹോട്ട് വിട്ടുകള എന്ന് പറയാം. ഉപദേശം തെറ്റിക്കുമ്പോൾ പാടില്ല. വിട്ടുവീഴ്ച നമുക്ക് വേണം. എവിടാന്നറിയാമോ? സൗമ്യ വിഷയങ്ങൾ വിട്ടുവീഴ്ച വേണം. ആ കാര്യത്തിന് 5 പൈസയുടെ കാര്യത്തിന് വിട്ടുവീഴ്ച, അതിനഞ്ച് പൈസക്ക് വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല. പിന്നെ ബാക്കിയല്ല ഉപദേശത്തിന്റെ കാര്യം പറയും. ഈയനോരു വിശാല ഹൃദയം നേരെ തിരിച്ചായിരിക്കണം. സമ്പത്തുക്കളെ ആഹാരവും ചിലപ്പോൾ സന്തോഷത്തോടെ സഹിക്കേണ്ടി വരും. അവിടെ വിട്ടുവീഴ്ച ചെയ്യുക. വസ്ത്രം എടുക്കാൻ ഇച്ഛിക്കുന്നവന് സ്വന്തം കൂടെ കൂട്ട് കൊടുക്കേണ്ടി വന്ന കൊടുത്തേ. മനസ്സിലായ? പക്ഷേ ഉപദേശ വിഷയത്തിന്റെ കാര്യത്തിൽ അത് എന്റേതല്ല, എന്റേതല്ല. ഞാൻ വെറും സന്ദേശ വാർത്തകൾ. ഇഷ്ടപ്പെടാത്ത ചികിത്സ ഒരു ഡോക്ടർ പറഞ്ഞാൽ ഡോക്ടർ അടുത്ത് ദേഷ്യപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചികിത്സ വേണേ ഡോക്ടർ തരും. ദീനം മാറത്തില്ല. നിത്യജീവനിൽ ചലനമെങ്കിൽ വചനം വെച്ചിരിക്കുന്ന വ്യവസ്ഥ അനുസരിക്കുന്നു. അതെ, സമാധാന. അപ്പൊ അതിന്റെ അർത്ഥം മനസ്സിലായി വിശ്വസിക്കുന്നു. സമാധാനത്തെ ദൈവം സാത്താനെ വേഗത്തിൽ നിങ്ങളുടെ കാൽക്കീഴെ ചവിട്ടി. സ്തോത്രം. സാത്താനോട് വിട്ടുവീഴ്ച ചെയ്തിട്ടുള്ള ഒരു സമാധാനവും പാടില്ല. ഉപദേശം തെറ്റിച്ച്, പ്രമാണം തെറ്റിച്ച് ഒരു വിട്ടുവീഴ്ചയുമില്ല. അടുത്തത് അവനെ ചതച്ചു കളഞ്ഞാണ് സമാധാനം ഉണ്ടാകുന്നത്. ക്രൂസിൽ അവന്റെ മേൽ ജയോത്സവം കൊണ്ടാടിയതാ. കൊലോസ്സ് 2:14-15 നമ്മൾ വായിക്കും. എന്നാൽ മനുഷ്യവർഗത്തിന് നൽകിയിരിക്കുന്ന ഒരു ഇടവേളയാ. ഈ ഇടവേളയിൽ അവൻ അവരെ വഞ്ചിച്ചുകൊണ്ടിരിക്കുക. ചെറിയ ഇടവേള, സടച്ചു തന്നിരിക്കുന്ന ഈ കൊച്ചു ഇടവേളയുണ്ടല്ലോ, ഈ ഇടവേളയിൽ പിശാച് വഞ്ചിക്കാരൻ തീരുമാനിക്കാൻ നമുക്ക് ജോലി തന്നിരിക്കുന്നുണ്ട്. അവനെ അവിടെ അനുവദിച്ചിരിക്കുക. അവനെ കെട്ടിയിട്ടൊക്കെയല്ല, കാരണം നമുക്ക് ചോയ്സ്, നമ്മുടെ സ്നേഹം കൊണ്ട് തീരുമാനിക്കണം. പക്ഷെ എതിരാളി ഇല്ലെങ്കിൽ നമുക്ക് ചോയ്സ് ഇല്ല. അതുകൊണ്ട് അവനെ ദൈവം എന്ത് ചെയ്തിരിക്കുക? ഒരു സമയത്ത് കെട്ടിയിട്ടിരിക്കുക, പക്ഷെ നീണ്ടൊരു കയറെ കെട്ടിയിരിക്കുക. ദൈവത്തിന്റെ നിയന്ത്രണത്തില്ല. രണ്ട് കാൽക്കീഴെ ചതച്ചു കളയും. ഉൽപ്പത്തി പുസ്തകം 3:15 വാക്യം ഇവിടെ പ്രതിധ്വനിക്കുന്നുണ്ട്. നിന്റെ തല തകർക്കും. അതിവിടെ പ്രതിധ്വനിക്കുന്നുണ്ട്. ദൈവമാണ്, അടുത്ത കണ്ടേ, ദൈവമാണ് നമ്മുടെ കാൽക്കീഴെ അവനെ ചതച്ചു കളയുന്നത്, നമ്മളല്ല. ഇവിടെ പല ആളും, ഇവിടെ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ ഒരു 21 ദിവസം ഉപവാസമായിരുന്നു. 21-ാം ദിവസം എല്ലാവരും കൂടെ എഴുന്നേപ്പ് ചേർത്ത് നമുക്ക് ഇന്ന് ഇവിടെയുള്ള പാമ്പിനെ ചവിട്ടിക്കൊല്ലാൻ പോകാം. എല്ലാവരും കൈയോടെ കയ്യടി ചേർത്ത് പിടിക്കാൻ പറഞ്ഞു. ഞാൻ ഹല്ലേ ലു ഇയാന്ന് പറയുമ്പോൾ എല്ലാവരും മറ്റക്കാലം പോകണം, പോക്കി ഇയാന്ന് പറയുമ്പോൾ ചവിടണം. ഹല്ലേ ലു ഇയാ ചവിട്ട ചവിട്ട ചവിട്ട. ഓ, കൊറേ കഴിഞ്ഞാൽ ഭയങ്കര ചവിട്ടെ. സാത്താനെ ചവിട്ടി ചവിട്ടി ചവിട്ടി. അവിടെ എറണാകുളത്ത് ഏതാണ്ട് ഉണ്ടാക്കി ചവിട്ടി പൊട്ടിച്ചു തെർമോക്കോളും കൊണ്ട്. പിയാജ് ഭൂതം കറുത്തൊന്നും അല്ല ഇരിക്കുന്നത് കേട്ടോ. നല്ല ഒന്നാന്തരം വെള്ളം ഇവിടെ പോയിട്ട് നല്ല വെളിവിള വെളുത്ത് സൂഹനായി ഉദ്ദേശിച്ചിട്ടേ ആറ്റാക്കരുത്. നിങ്ങളെന്ത് വിചാരിക്കുന്നു? നമുക്കെപ്പോഴും പിശാജിനെ തേറ്റപ്പല്ലും ചാട്ടുള്ളി വെച്ച വാലും കുറകുറോ കറുത്ത് ഇങ്ങനെ നാക്കി നീട്ടി ചോര എലിപ്പിച്ച് വരുന്നത്, അങ്ങനെയാണ് നമുക്ക് പിശാജാന്ന് തിരിച്ചറിയാം. നമുക്ക് ഒഴിഞ്ഞു നിൽക്കാം. അങ്ങനെയല്ല പിശാജ് ഒരിക്കലും വരുന്നത്. ചവിട്ടി. ഈ ചവിട്ടി കഴിഞ്ഞേച്ച് കൂട്ടത്തിൽ നിന്ന് ചവിട്ടി ചവിട്ടി കഴിഞ്ഞപ്പോ രണ്ടുപേര് ആ ചവിട്ടിയ കൂട്ടത്തിൽ രണ്ടുപേര് ഇതെന്നാണ് ശരിയാണോ?
വരുമ്പോ ഞാൻ അവിടെ ഉണ്ടായിരുന്നു, വീട്ടിൽ കയറി വന്നു. ദേവദാസനെ ഇച്ചിരി രോഗിയൊക്കെ പറഞ്ഞു, ദേവദാസനെ ഞങ്ങൾ ഒരു കാര്യം അറിയാം, ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചവിട്ടിയേക്ക് അറിയാം, ഉപ്പൂറ്റിക്ക് ഒരു വേദനയൊക്കെ. നമ്മളൊന്നും ചവിട്ടിയോണ്ടൊന്നും എന്നാ പറഞ്ഞു, ഈ പായ ചവിട്ടുമെന്നല്ലാതെ അടിയിലത്തെ നിലയെ താമസിക്കുന്നവൻ എടുക്കാൻ പോലീസിനെ വിളിച്ചോന്നല്ലാതെ ഒരു പ്രയോജനം. ചില ആളുകൾ പറഞ്ഞു, ഒരിക്കൽ പറഞ്ഞ ഡാൻസ് ചെയ്യുമ്പോ കാളികമർദ്ദനം ആടുന്ന പോലെ ഷാദിന്റെ മോളി പാമ്പിന്റെ മോളി കയറിയെന്ന് ഡാൻസ് ചെയ്യുക, പിന്നെ കീഴെ കിടക്കുക, അവനെ നമ്മൾ ചവിടി എല്ലാരും കൂടെ ഡാൻസ് ചെയ്ത് നൃത്തം ചെയ്ത് അവനെ ചവിട്ടി സമ്മതി. ഈ വാക്യം വന്നൊരു എടുക്കും, ദൈവം ആ ചവിട്ടി കളയുന്നു നമ്മുടെ കാൽപ്പിൽ. കണ്ടില്ലേ, എന്നാ കൊള്ളാമല്ലോ. ആ ഭാഗം ഒന്ന് എടുത്ത് വായിച്ചു നോക്ക്, അതിന്റെ റെഫറൻസ് ഇപ്പം പ്രതീക്ഷിക്കാഞ്ഞോട് ഞാൻ പെട്ടെന്ന് തന്നെ മനസ്സിലോർക്കുന്നില്ല. എടുത്തു നോക്കിയോ, വീട്ടിൽ ഒന്ന് വായിച്ചു നോക്കിയോ. ആ കാര്യമേ അല്ല അവിടെ പറയുന്നത്, കൈ എല്ലാരും കൈ പൊട്ടിച്ചെന്ന് വലിയ കൂട്ടത്തിൽ എല്ലാരും കൂടെ കൈ പൊട്ടിയാ പിശാച് ഓടുവന്ന്. എന്നാ കൊള്ളാമല്ലോ, എളുപ്പമായിരുന്നു. പിന്നെ യേശു ക്രിസ്തു വരേണ്ട കാര്യമൊന്നും ഇല്ല. അല്ല, കർത്താവ് വന്ന് കൽക്കരി വായിച്ചിട്ട് അറിയാമെങ്കിൽ ആയത് നമുക്ക് വെപ്പിച്ച് കഴിഞ്ഞുകൊണ്ടാണ് നമ്മൾ കൈ പൊട്ടിയ ഓടുന്നതെങ്കിൽ ഓ അതൊക്കെ നോക്കി സാജിപ്രവണ പേർ ഒന്നും അറിയാവുന്ന ഏതെങ്കിലും ആണറിയാം. വായിച്ചു എന്ത് വായിച്ചു ഒന്ന് വായിച്ചോട് പറയാം. 23, വെരി ഗുഡ്, താങ്ക് യു. അങ്ങനെ രണ്ട് വാക്യം മേളിന്ന് വായിക്കാം. നേരെ അച്ഛൻ പറഞ്ഞു വായിക്കണം. നിങ്ങൾ 27 അല്ലേ? അത് ഞാൻ ഒന്ന് വായിച്ചു നോക്കിയാലേ. ഇനി നേരം പോകുന്നു കേട്ടോ, സമയം പോയി എന്നുള്ളത് എനിക്കറിയാം. എന്നാലും ഇത് ചോദിച്ചപ്പോ പറയാതിരിക്കണ എങ്ങനെ, 27 അല്ലേ? ഇയ്യോ തന്റെ ഉപായം തുറന്നു ഇല്ലേ എന്നാൽ എന്റെ ന്യായം നീക്കിക്കളഞ്ഞ ദൈവത്താണ്, എനിക്ക് മനോഹരം പറ്റിയ സർവശക്തനാണ്, ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു അദ്ദേഹം വരിക. ഇങ്ങനെ വരുമ്പോൾ മണ്ണ് പോലെ വസ്ത്രം സമ്പാദിച്ചാൽ മനാണ വാക്യം, അവൻ സമ്പാദിച്ചതന്നേ ഉള്ളൂ നീതിമാൻ അതൊടുക്കും. അതിനു മേളിൽ ഈ ദുർജനത്തിന് ദൈവത്തിന്റെ പക്കലുള്ള ഓഹരിയും കണ്ടോ, 13-ാം വാക്യം അത് കണ്ടോണം. ഈത ദുർജനത്തിന് ദൈവത്തിന്റെ മക്കളുള്ള ഓഹരിയും, നിഷ്ഠന്മാർ സർവശക്തിയിൽ നിന്ന് പ്രാപിക്കുന്ന അവകാശം തന്നെ. അവന്റെ മക്കൾ പെരുകിയാൽ അത് വാളിനായിട്ട് അത്രേ, അവന്റെ സന്ധി അപ്പന്റെ തൃപ്തരാകില്ല. ഇങ്ങനെ ദുർജനത്തിന്റെ കാര്യമാണ്. അതിന്റെ 18-ാം വാക്യമുണ്ട്, ചെലന്തിയെ പോലെ അവൻ വീട് പണിയുന്നു. ചെലന്തി വീട് കെട്ടിയാൽ ഒരു കാറ്റിലിരിക്കുമ്പോഴേ സംഗതി പോകും. ചെലന്തിയെ പോലെ അവൻ വീട് പണിയുന്നു, കാവൽക്കാരൻ മാടം കെട്ടുന്ന പോലെ തന്നെ അവൻ ധനവാനായി കിടക്കുന്നു, പിന്നെ അങ്ങനെ ചെയ്യുകയില്ല. അവൻ കണ്ണു തുറക്കുന്നു, ഇല്ലാതെയാകുന്നു, വെള്ളം പോലെ ഭയം അവനെ പിടിക്കും. സഹോദരന്മാരെ, നിങ്ങൾ ഈ സന്ദർഭം നോക്കണം. ഇയ്യോബ് വളരെ കഷ്ടത്തിലായിരിക്കും. എന്റെ കൂട്ടുകാർ വന്നിരുന്ന് നീതിമാനാണെങ്കിൽ സകല നന്മയും കിട്ടും, ദുഷ്ടനാണ് തിന്മയെല്ലാം വരുന്നത് എന്നെല്ലാം പറഞ്ഞു പറഞ്ഞ് ഇയ്യോബിനെ അങ്ങ് പീഡിപ്പിക്കുമായിരുന്നു, കഷ്ടപ്പെടുത്തി. വ്യസനിപ്പിക്കുന്ന ആ ശാസകന്മാർ, അവന്റെ പുണ്ണിന്റെ വേദനയേക്കാൾ വേദന ഇവരുടെ വാക്കുകളായിരുന്നു. ശരീര വേദനയേക്കാൾ ഹൃദയത്തിലെ കൂരം പോലെ വാക്കുകൾ. അങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ ആ യോഗ സുഭാഷിതം ചൊല്ലുകയാണ്, യോസുഭ ഇവനെ നോക്കിയാൽ അവന്റെ വീട് കൊട്ടുന്നു, പക്ഷെ ചലതി വല പോലെയാ. അവന്റെ പിള്ളേർ ഇഷ്ടംപോലുണ്ട്, പക്ഷെ വാളിനായിട്ടാ. മനസ്സിലായില്ലേ? അത് 73 സംഗതി പറയുന്ന പോലെ, അയ്യോ ദുഷ്ടന്റെ സൗഖ്യം എനിക്ക് അഹങ്കാരം, അവന് വേദന ഒന്നുമില്ല, അവന്റെ ദേഹം പൊട്ടിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുക, കണ്ണു ഉന്തി നിൽക്കുക, എന്നോ കാശ, എന്നോ കേമനോ, എന്തോ ഒരു നേട്ടമോ, എന്തോ ഒരു ഉയർച്ചയാ, ഇതെല്ലാം അത് തന്നെ ഈ പറഞ്ഞു വരുന്നേ. കാവൽക്കാരൻ മാടം കിട്ടുന്ന പോലെ ഉള്ളു കേട്ടോ. അവൻ ധനവാനായി കിടക്കുന്നു, പിന്നെ അങ്ങനെ ചെയ്യും, ഞാൻ കണ്ണു തുറക്കുന്നു, ഇല്ലാതെയാകുന്നു, വെള്ളം പോലെ ഭയവനെ ഭയം അവനെ പിടിക്കും. രാത്രി കൊടുങ്കാരവനെ കവർന്നു കൊണ്ടുപോകുന്നു, കിഴക്കൻകാരവനെ പിടിച്ചിട്ട് അവൻ പോയി പോകുന്നു, അവന്റെ സ്ഥാനത്ത് നിന്ന് അവനെ പാറ്റിക്കളയുന്നു, ദൈവാതിരിയാതെ അവനെ എയ്യുന്നു, തൃക്കയിൽ ചാടി പോകുവാൻ അവൻ നോക്കുന്നു. കേൾക്കുന്നുണ്ട്? ദൈവത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്നുള്ള അവന്റെ, മനുഷ്യർ അവന്റെ നേരെ കൈ കൊട്ടും എന്ന് പറഞ്ഞാൽ ഇവൻ ഒടുക്കം ഇവൻ പരിഹസിക്കപ്പെടുമ്പം ആളുകൾ അവനെ കളിയാക്കും. മനസ്സിലായോ? ആളുകൾ അവനെ നാണം കെടുത്തും. വായിച്ചു വായിച്ചു. അവർ അവന്റെ നേരെ കൈ കൊട്ടും, അവന്റെ തലത്തിൽ നിന്ന് അവനെ വിരട്ടി ഓടിക്കും. ഇത് ദുഷ്ടന്റെ കാര്യ. ഏത് ദുഷ്ടനാ? പിശാചിന്റെ അല്ല, അന്യായമായി ധനം സമ്പാദിച്ച് ധനവാനായി കിടന്നുറങ്ങിയ എഴുന്നേൽക്കുമ്പോ ഇല്ലാതെ പോകുന്നവന്റെ ആ സാബ് പറയുന്ന അവരുടെ വയസ്സുവായി കേട്ടോ, പരിഹസിച്ച കൈകൊട്ടുന്ന കൈകൊട്ടെന്ന് പറയുമ്പോ തന്നെ ഉടനെ അപ്രീസിയേഷൻ എന്ന് മാത്രമേ നമ്മുടെ മനസ്സിലുള്ളൂ. അത് പിതാവിനെ കൈ ഓടിക്കാൻ കൈകൊട്ടുന്നു. ഒരു ഒരു യോഗത്തിൽ നിന്നപ്പോഴത്തേക്ക് പ്രാർത്ഥിക്കുമ്പോ സഹോദരങ്ങൾ പ്രാർത്ഥിക്കുക, പാവം സഹോദരങ്ങൾ, നല്ല സഹോദരങ്ങൾ, പക്ഷെ തുടങ്ങുമ്പോ മുതലേ ഈ പാവ സാധുക്കളായ സഹോദരങ്ങൾ കൈകൊട്ടിക്കൊണ്ടാ പ്രാർത്ഥിക്കുന്നത്. എല്ലാവരും കൈകൊട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കുക. ഇവരെന്തോ പ്രാർത്ഥിക്കുന്നതെന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ട് എനിക്ക് ബുദ്ധിമുട്ട് തോന്നി. എനിക്ക് ആമേൻ പറയാൻ ഒക്കുന്നതാണോ എന്ന് ഞാൻ ശ്രദ്ധിച്ചിരിക്കുക. പക്ഷേ നിഷ്കളങ്കരായ സഹോദരങ്ങളാ. പക്ഷെ അവർ ഈ ആശയം ഒക്കെ ആയിരിക്കും അവരുടെ ഇടയിൽ ഇരിക്കുന്നത്. കൈകൊട്ടിയാൽ ഭൂതം പോകുമെന്നായിരിക്കും, അതുപോലെ ആട്ടിയാ ഭൂതം പോകുന്നു. നമുക്കേറി അവിടെ കയറി ചൂടാടിയിരിക്കുക, നമ്മളെ കൊണ്ട് ഈ നിലവാരമില്ലാത്ത കാര്യം കൂടെ ജയിക്കുമ്പോൾ അവൻ സന്തോഷിക്കുക. ഞാൻ പറഞ്ഞല്ലോ യൂതാ 11 ക്ലാസ് എടുത്തു, അതും പലതും കേട്ട് കാണുമല്ലേ. ദൈവമേ അത് ഓർത്തി വന്നത് നന്നായി, ഏതായാലും ബ്രദർ അത് എടുത്തത് നന്നായി. ഞാനല്ലേ കപ്പി അത് കിട്ടത്തില്ല ഓർത്തേ. വെരി ഗുഡ്, ഇനിയും പോകല്ല, പോയാലും കൊട്ടരുത്. പക്ഷെ വിചാരകൃതയെ കാണിച്ചുകൊണ്ട് അവര് വിളിച്ചതല്ലേ, എങ്ങനെയാ പോകാതിരിക്കുന്നത്, പോവോ സ്തോത്രം. വീട്ടിൽ കയറി വന്നപ്പം പിന്നെ എങ്ങനെ ഇറങ്ങി പോകാൻ പറയുന്നു, നോ ഇങ്ങനെ ആസുക്കളെ വഞ്ചിച്ചു കളയും, വരച്ചു കളയും. ഞാൻ 25-ാമത്തെ ദിവസം എന്റെ ക്ലാസ് എടുക്കുന്നു, ഇത്രയും പഠിച്ചിട്ട് ഇനിയും പഠിക്കാനും പ്രാർത്ഥിച്ചില്ല. എല്ലാവരും എന്റെ കൂടെ ഉണ്ടേ, നിങ്ങൾ തന്നെ തീരുമാനിച്ചോളൂ. ന്യായമായി എന്തെങ്കിലും വിഷയം വേണമെങ്കിൽ ചോദിക്കാം. അതെ, ഞാൻ വേഗം പോകണ്ടെ, തീർക്കണ്ടല്ലോ. സമാധാന ദൈവം സാത്താനെ വേഗത്തെ സാധനങ്ങളെ കാൽക്കിലെ ചർച്ചകളെ. നിങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ ഈ വേഗത്തിലെന്നുള്ളതിനൊരു ചെറിയ വിഷയം പറയാം. സ്തോത്രം. ദൈവം ചെയ്യുന്ന ഈ സാത്താനെ കീഴടക്കുന്നതിൽ നമുക്കൊരു പങ്ക് തന്നിരിക്കുന്നുള്ളിൽ സന്തോഷിക്കുക വേണ്ടത് കേട്ടോ. സ്തോത്രം. അതിന് ഉദാഹരണമൊന്നും പറയണമെന്ന് വിചാരിച്ചെങ്കിലും അതിന് നേരെ എടുക്കുന്നില്ല. സ്തോത്രം. സ്തോത്രം. വേഗത്തിൽ കർത്താവിന്റെ കാര്യം എന്നുള്ള നമ്മളെ ഓർപ്പിക്കുന്ന കർത്താവിന്റെ ഓരോ വളരെ അടുത്തുനിന്ന കർത്താവിന്റെ കാര്യപരിപാടിയിൽ ഏറ്റവും അടുത്തുള്ള ഐറ്റം ഏതാന്ന് നിങ്ങൾക്കറിയാവോ? സാഫയെ ചേർക്കുക, തൊട്ടടുത്ത ഐറ്റം. അതുകൊണ്ടായി ദീർഘമായ സമയം വിട്ടുകൊണ്ട് പ്രവചിച്ച് ആ കാര്യം നടക്കുന്ന വരുമ്പോഴത്തേന് ഒരാൾ എന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞു, ദൈവദാസനെ ഒരു 5-6 പേര് എന്നോട് ദൈവത്തിന്റെ വാഗ്ദത്തം ഒരേ വാക്കിനാൽ പറഞ്ഞിട്ടുണ്ട്, ഏതായാലും അത് നടക്കാതെ പോവുകയല്ല. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും കർത്താവ് പറഞ്ഞ നോക്കുകയല്ലോ, ഇത് നല്ല മറക്കട്ടെ. വല്ലവരും അവരുടെ മനസ്സിൽ തോന്നാം അയ്യോ അവർ പറഞ്ഞൊക്കെ സത്യം. അതാ പലർക്കും ദുരാത്മാവിന്റെ സ്വാധീനമുണ്ട്, തിരിച്ചറിയണം. കള്ളപ്രവാചകന്മാരെ തിരിച്ചറിയണം. ഒന്ന് ഒന്ന് യോഹന്നാൻ 4:1 പോലെ വായിക്കണം. നമ്മൾ അതിനെ കുറിച്ചൊക്കെ പരാമർശിച്ചു. സഹോദരങ്ങളെ, വഴിയെ നടന്നു പോകുമ്പോൾ പേരും അഡ്രസ്സും പ്രായവും ഒക്കെ പറഞ്ഞ സന്ദർഭങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്. വഴിയെ നടന്നു പോകുന്നേ ഉള്ളൂ. എന്നിട്ട് പറഞ്ഞു 5 രൂപയായിട്ടാ ബാക്കി പറയാം. എത്രയോ പേര് ഞങ്ങളുടെ അടുത്ത് ഒരു വീട്ടിൽ, അത് ബന്ധുക്കോസ് ഒരു ഞങ്ങളുടെ ഒരു അറിയാവുന്ന ഒരു ആൻറ്റിയുടെ വീട്ടിൽ വന്നു, ഒരു ഇടയ്ക്ക് എന്നാ പറഞ്ഞു, വന്ന സകല വിവരങ്ങളും പറഞ്ഞു, സകല വിവരങ്ങളും പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ മൂത്ത മോടെ കല്യാണം കഴിഞ്ഞു, മൂത്ത മോടെ കല്യാണം കഴിഞ്ഞപ്പോൾ മോക്ക് ഒരാൾ കൊടുത്തൊരു സാരിയുണ്ട്, അവള് ഉപദേശിയുടെ ഭാര്യ, അതുകൊണ്ട് അവൾ അത് ഉടുക്കത്തില്ല, അത് നല്ല ഒരു സാരിയാണ്, അത് നിങ്ങൾ കാർക്കും യോഗ്യമല്ല കൊടുക്കാൻ. അതായത് നിങ്ങളൊക്കെ പെന്തക്കോസ്തുകാരാ, നിങ്ങൾ ദൈവത്തെ വിളിക്കുന്നവരാ, അതുകൊണ്ട് നിങ്ങൾ കാർക്ക് യോഗ്യമല്ല, അത് എനിക്ക് തരണം. ശരിയാ, പറഞ്ഞ പോലെ വലിയ വലിയ വലുകൂടി ഒരു സാരി ഓരോ സമ്മാനം കൊണ്ട് കൊട്ടാ, അത് കൊടുക്കും. വലിയ ഡീപ്പ് മാജൻസായൽ മുഴുവൻ ഹോസവും വലിയ ഭയങ്കര ആർട്ട് വർക്ക് ഒക്കെ ചെയ്ത ഭയങ്കര വില കൂടിയ ഒരു ഫിയർ സിൽക്ക്, വേറെ പലതരത്ത് കാണിച്ചത് ഇല്ല എന്ന് പറഞ്ഞു. കറക്റ്റ് ഇന്ന മുറിയിൽ ഇന്ന അലമാരിൽ ഇത്രാമത്തെ തട്ടിലിരിപ്പുണ്ട്, അത് തരണമെന്ന് എന്ന് നോക്കിയപ്പം ഇവർക്കറിഞ്ഞുകൂടെ എത്രാമത്തെ തട്ടല്ലേ, എത്രാമത്തെ മുകളിലത്തെ ഫസ്റ്റ് ഫ്ലോറില്ല, ഫസ്റ്റ് ഫ്ലോറിൽ ചെന്ന ആ വാതിൽ തുറന്ന് കറക്റ്റ് എടുത്തുകൊണ്ട് കൊടുത്തെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നാണയില്ല, പക്വതയുള്ള രക്ഷിക്കപ്പെട്ട് വർഷങ്ങളായി നിൽക്കുന്ന സഹോദരിയ ആന്റിയ, ഞാൻ ആന്റിയെന്ന് വിളിക്കുന്നു, പ്രിയപ്പെട്ടവര് വഞ്ചിക്കപ്പെടരുത്, വഞ്ചിക്കപ്പെടരുത്. കഴിഞ്ഞ ദിവസം ഒരാളെന്ന് പറഞ്ഞു, നാട്ടില് ഞങ്ങളുടെ കിണറിന് എത്ര തൊടിയുണ്ടെന്നും ഇത്രാമത്തെ തൊടിയിൽ ഇന്ന പോലെ സാധനം വളരുന്നുണ്ടെന്നും ഇവിടെ പ്രവചിച്ചു. അതിൽ കൂടുതൽ തെളിവ് വേണോ? കൊള്ള പിതാവിന് ചെയ്യാം. ബ്രദറെ, കർത്തൃമേജ് എടുക്കുന്നു എന്ന് വിചാരിച്ച് കർത്തൃമേജ് കൊടുക്കുന്നവരും ആയിരിക്കും. എടുക്കുന്നതിനേക്കാളും കൊടുക്കും. സാത്താൻ താനും വെളിച്ചതൂവിന്റെ വേഷം ധരിക്കും. വെളിച്ചതൂവൻ പരിശുദ്ധാത്മാവാ. സ്ത്രീയക ദൈവത്തെയും വെളിച്ചമെന്ന ദിശയെ ഉപയോഗിച്ച് പറഞ്ഞിട്ടുണ്ട്. പിതാവായ ദൈവം വെളിച്ചങ്ങളുടെ പിതാവ്, പുത്രനാം ദൈവം ലോകത്തിന്റെ വെളിച്ച, പരിശുദ്ധാത്മാവിന്റെ വെളിച്ചത്തിന്റെ ദൂതൻ. അവന്റെ വേഷം ധരിക്കും. വളരെ സൂക്ഷ്മതയുള്ളവരായിരിക്കണം. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ അവരെ ഗണി വീഴുന്ന ആരാമറിയോ? മോഹങ്ങൾക്ക് അതിൻ്റെതായ ഇവിടെ എങ്ങനെ, ഓ എങ്ങനെ കാര്യം, ഇവിടെ എങ്ങനെ വലിയവനാകണം എന്ന് ലൗകിക മോഹങ്ങൾക്ക് അതിൻ്റെതായവരാണ് കൂടുതൽ പേര് ഇതിന്റെ ഇതിൻ്റെ അകത്ത് വീഴുന്നത്. ഇങ്ങനെയുള്ളവരെല്ലാം വീടുകളിൽ നൂണ് കിടന്ന് ആരും അറിയില്ല. വീടുകളിൽ നൂണ് കിടന്ന് ഇവിടെ അത് കൂടുതലെന്നാണ് തോന്നുന്നത്. നാട്ടിലും ഒക്കെ ഉണ്ട്. സഭയിൽ ശുശ്രൂഷകൻ അറിയാതെ അനുവദിക്കാതെ മനസ്സിലാവുന്നുണ്ടോ? അക്കരയുള്ള പരിജ്ഞാനമുള്ള സഭയിലെ മൂപ്പന്മാര് അവരുടെ ദൈവസഭയുടെ അറിവും അനുവാദവും കൂടാതെ. ദൈവമേ, പുസ്തകത്തിന്റെ പ്രമാണം വിട്ടു പോവാച്ച. അപ്പൊ അവിടെ നിന്ന് അംഗീകാരം കിട്ടുമായിരിക്കും. ഞാൻ പറയാനുള്ള പ്രമാണം ഇവിടെ പറയുന്നു. ഇവരുടെയൊക്കെ കൂടെ നടന്ന് വചനവിരുദ്ധമായ ഈ ശുശ്രൂഷയുള്ള അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? സത്യമായ ദൈവം കൊടുത്ത ശുശ്രൂഷയുള്ളവർ പോലും അവരെ പോലും നമ്മൾ ഭയപ്പാടോടെ ഒഴിച്ചു നിർത്തേണ്ടി വരും. ദൈവവചനം വേണം. അതെ, ഞാൻ അല്പം വേഗം ഈ വേഗം എന്ന് പറയുന്ന എന്റെ ആദാണല്ലോ പറഞ്ഞു തരുന്നത്. കർത്താവിന്റെ കാര്യം തൊട്ടടുത്താറാ. സാത്താനെ നരകത്ത് തള്ളുന്ന സഭയെ ചേർക്കുന്ന സാത്താൻ അവരെ തള്ളുന്നതാ. അതായത് ഒരു നിങ്ങൾ ഞാൻ വിശദീകരിക്കുന്നില്ല, സാദൃശ്യം പറയാം. കല്യാണ നിശ്ചയം കഴിഞ്ഞാൽ മണവാളന് മണവാറ്റിയെ തന്നോടുകൂടെ കൂട്ടിച്ചേർക്കുന്നതാണ് ഏറ്റവും പ്രധാനം അല്ലേ? നമ്മുടെ കല്യാണ നിശ്ചയം കഴിഞ്ഞിരിക്കുക. ക്രിസ്തു ഏകവർഷം വിവാഹിച്ച അതിനിടെ നിങ്ങൾ വായിക്കണം ആവർത്തന പുസ്തകം 20-ാം അധ്യായം 7-ാം വാക്യം ഒക്കെ വായിച്ചുണ്ടല്ലോ. ആവർത്തന പുസ്തകം 20-ാം അധ്യായം 7-ാം വാക്യം വായിച്ചാൽ അവിടെ നമ്മൾ കാണുന്നത് എങ്ങനെ, ഒരുവൻ വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണെങ്കിൽ അവൻ യുദ്ധത്തിന് പോകാൻ പാടില്ല. കല്യാണ നിശ്ചയം കഴിഞ്ഞാൽ പിന്നെ വേറൊരു കാര്യത്തിനും പോകരുന്ന പ്രമാണമാണ് അത്, ദൈവത്തിന്റെ പ്രമാണമാണ്. അങ്ങനെങ്കിൽ വായിച്ചപ്പെട്ട കർത്താവിനോട് ഉഭയസംവാദം ചെയ്ത് വിവാഹം നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന സഭ, സഭയെ ചേർക്കുവാനാണ് സ്വർഗത്തിലെ ദൈവത്തിന്റെ തോട്ടെടുത്ത കാര്യപരിപാടി. സ്വർഗത്തിൽ തിരക്കാം. ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? കർത്താവിന്റെ ഹൃദയത്തിൽ തന്റെ മണവാറ്റിയെ ചേർക്കോ തിരക്കാം. നമുക്ക് ഇവിടെ എങ്ങനെങ്കിലും ഉണ്ട്. മണവാളന്റെ കയ്യിൽ നിന്ന് വല്ല സമ്മാനങ്ങളൊക്കെ മേടിച്ച് ഇവിടെ നമ്മുടെ പഴയ കൂട്ടുകാരുടെ കൂടി ഇത്തിരി കൂടി ഒന്ന് രസിക്കണം. എന്നൊരു തന്റെ കൂടെ ഉണ്ട്. അതല്ലേ വെളിപ്പാട് ദിവസത്തിൽ ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് പറയുമ്പോൾ അവരുടെ പ്രതിനിധിയായി അപ്പോസ്തലൻ പറയുന്നത് ആമേൻ കർത്താവായ യേശുവെ, വേഗമൊന്നുമില്ല വരണമേന്നേയുള്ളൂ. അത് നമ്മൾ അങ്ങനെ കൂട്ടുന്നു. നമ്മൾ കൂട്ടുന്ന നമ്മൾ അങ്ങനെ കൂട്ടി പറയണം. വേഗം വരണമെന്ന് തന്നെ നമ്മൾ പറയണം. ആമേൻ കർത്താവായ യേശുവെ വരണമേന്നേ പറയുന്നുള്ളൂ അവിടെ. അതിനെക്കുറിച്ചൊരു വേദപണ്ഡിതൻ പറഞ്ഞിരിക്കുന്നത് സഭയുടെ ഭാഗത്തുനിന്നുള്ള തിടുക്കക്കുറവും കർത്താവിന്റെ ഭാഗത്തുനിന്നുള്ള തിടുക്കവുമാണ്. വേഗത്തിൽ വേറൊരു പരിപാടിയും ദൈവത്തിന്റെ കാര്യപരിപാടിയില്ല നമ്മളെ ചേർക്കുന്നവരെ. നമുക്ക് ഒത്തിരി പരിപാടിയല്ലേ, ബാക്കി എല്ലാ പരിപാടിയും ചെയ്യുമ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ അമൃതവള്ളി പോലെ ഇരിക്കണം കേട്ടോ. ഓർക്കുന്നുണ്ടോ? ഒരു വൈ വെച്ചേക്ക് മാറണം. കർത്താവിന്റെ കൃപയാൽ മാത്രമേ ഇവ അനുസരിക്കുവാനും അനുഭവമാക്കുവാനും നമുക്ക് കഴിയുള്ളൂ. അതാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളോട് ഇരിക്കു പറയട്ടെ. അടുത്തത്, എന്റെ കൂട്ടുവേലക്കാരായ തിമോത്തിയോസും എന്റെ ചാർച്ചക്കാരായ ലുക്യോസും യാസോനും സോസിപത്രോസും നിങ്ങളെ വന്ദനം ചെയ്യുന്നു. അപ്പൊ നോക്കണേ, റോമിലെ ആളുകൾ 26 പേർക്ക് വന്ദനം പറഞ്ഞു. ഇപ്പൊ തന്റെ കൂടെയുള്ളവരുടെ വന്ദനം പറയാം. റോമിലുള്ള 26 വിശുദ്ധന്മാർക്ക് വന്ദനം പറഞ്ഞ ശേഷം തന്നോട് കൂടെയുള്ളവരുടെ വന്ദനം അവരെ റോമക്കാരെ അറിയിക്കുക. ഇവിടെ പറഞ്ഞല്ലോ ഒരു കാര്യം പ്രത്യേകം ഓർക്കാനുള്ളത്, പത്രോസിന് വന്ദനം പറയുന്നതിനകത്തില്ല. പത്രോസ് റോമാ സഭയിൽ അപ്പോൾ ഇല്ല, മനസ്സിൽ റോമിൽ ഇല്ല. പത്രോസിന്റെ ആസ്ഥാനം എവിടെ ആയിരുന്നു? ജെറുസലേമായിരുന്നു. പിന്നെ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുക. റോമിലെ സഭാസ്ഥാപകനായിരുന്നില്ല പത്രോസ്. അതെങ്ങനെയാ സാധിക്കപ്പെട്ടതുപോലോ തെളിവില്ല. സഹോദരൻ യാതൊരു തെളിവില്ല. പത്രോസ് അവിടുത്തെ ആദ്യത്തെ പാപ്പായിരുന്നു എന്നൊക്കെ പറയുന്ന നമ്മുടെ പ്രിയ സഹോദരങ്ങളുണ്ട്. അയ്യോ, സഹോദരങ്ങളെ കണ്ടു തുറക്കാനായി നമ്മൾ പ്രാർത്ഥിച്ച് അവർക്ക് സ്നേഹത്തോടെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം. വെൽ, ഇവരെല്ലാരെയും ഈ ഈ പൗലോസിനോട് കൂടെയുള്ള ഈ ആളുകളുടെ പേരുകളിൽ ആരുടെയും പേര് ലേഖനത്തിന്റെ തുടക്കത്തിൽ സഹലേഖകനെന്നോ എഴുതുന്നതിന് സാക്ഷി എന്നോ എന്നോ ഉള്ള നിലയിൽ പരാമർശിച്ചിട്ടില്ല. അത് വളരെ സത്യമായ ഒരു കാര്യമാണ്. റോമാലേഖനത്തിലും എഫേസ്യ ലേഖനത്തിലുമേ ഉള്ളൂ ഇങ്ങനെ കൂടെയുള്ളവരുടെ പേര് കൂട്ടിച്ചേർക്കാത്തത്. ബാക്കി എല്ലാ ലേഖനങ്ങളും എഴുതുമ്പോൾ കൂടെയുള്ള സഹോദരന്മാരെ പേര് കൂട്ടിച്ചേർക്കുന്നുണ്ട്. നിങ്ങൾ വീട്ടിൽ വായിച്ച് നോക്കിയാൽ മതി. 1 കൊരിന്ത്യ 1:1, 2 കൊരിന്ത്യ 1:1, ഗലാത്യർ 1:1-2, ഫിലിപ്പിലേഖനം 1:1, കൊലോസ് 1:1, ഈ ഭാഗങ്ങളിലെല്ലാം കൂടെയുള്ള പൗലോസും തിമോത്തിയോസും പൗലോസും കൂടെയുള്ള സഹോദരന്മാരും പൗലോസും സിൽവാനോസും കൂടെയുള്ളവരുടെ പേരും കൂടെ കൂട്ടിച്ചേർത്താണ് ആ ലേഖനം എല്ലാം എഴുതുന്നത്. രണ്ട് ലേഖനങ്ങളിൽ അങ്ങനില്ല. ഒന്ന് സഭയ്ക്ക് എഴുതുന്ന ലേഖനങ്ങൾ, ഒന്ന് റോമാലേഖനത്തിൽ, 2 എഫേസ്യ ലേഖനം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിലെ പ്രത്യേകമായുള്ള ദൈവ വെളിപ്പാട് പൗലോസിന് ദൈവം കൊടുത്ത ആ വെളിപ്പാടിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം പൗലോസിന്. അതാ ഇടയ്ക്ക് പറഞ്ഞു എന്റെ സുവിശേഷം 2:16 പറഞ്ഞു. എന്റെ ഇനി നമ്മൾ ഇനിയും കാണാൻ പോവുക. ഇതെല്ലാരെയും ലേഖനത്തിൽ തുടക്കത്തിൽ സഹലേഖകന്മാരെന്നോ താൻ എഴുതുന്നതിന് കൂടെ തന്നോടുകൂടെ സാക്ഷിയെന്നോ കൂട്ടു ഉത്തരവാദിയെന്നോ ഉള്ള നിലയിൽ അവതരിപ്പിച്ചിട്ടില്ല. സ്തോത്രം. തിമോത്തിയോസ് നിജപുത്രൻ, സഹയാത്രികൻ, കൂട്ടുവേലക്കാരൻ, ഇങ്ങനെ 3 നിലയിലാണ് തിമോത്തിയോസ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. കണ്ടില്ലേ, എന്റെ കൂട്ടുവേലക്കാരൻ തിമോത്തിയോസും പിന്നെ എന്റെ ചാർച്ചക്കാരായ ലൂക്കിയോസും യാസോനും സോസിപത്രോസും നിങ്ങളെ വന്നിന് ചെയ്ത ആരൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒത്തിരി അന്വേഷണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പ്രവൃത്തി 20:5 ഞങ്ങൾ എന്ന് പൗലോസ് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് പൗലോസിന്റെ കൂടെ എപ്പോൾ ലൂക്കോസ് ഉണ്ടായിരുന്നെന്നും അങ്ങനെ ഈ ചാർച്ചക്കാരൻ എന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഈ ലൂക്കോസ് നമ്മുടെ ലൂക്കോസ് തന്നെ ആയിരുന്നു എന്ന് ചിന്തിക്കാറുണ്ട്. ചാർച്ചക്കാരൻ എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ലൂക്കോസ് ഒരു പ്രജാതിക്കാരനായിരുന്നല്ലോ. വേദപുസ്തകം ഒരേ ഒരു പ്രജാതിക്കാരനേ ഉള്ളൂ, അതാരാ? ലൂക്കോസ്. ലൂക്കോസ് കാര്യം. അതുകൊണ്ട് ആ കിടക്കുന്നതുകൊണ്ട് ചാർച്ചക്കാരനെന്ന വാക്ക് കിടക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയുമോ എന്നാണ്. എന്നാൽ പ്രവർത്തന പുസ്തകം 13:1 ഒരു ലൂക്കിയോസ് ഉണ്ട്. ആ ലൂക്കിയോസ് തന്നെ ആയിരിക്കാനാണ് സാധ്യത എന്നാണ് പല ആളുകളും പറയുന്നത്. അതുപോലെ പ്രവൃത്തി 17:5-9 കാണുന്ന തെസലോനിക്കക്കാരനായ യാസോൻ തന്നെ ആയിരിക്കാം ഇവിടെയും കാണുന്ന യാസോൻ. നിങ്ങൾ അത് ഭാഗമൊക്കെ വായിച്ച് വിശദീകരിക്കണം, അതിന്റെ ആവശ്യമില്ല, നിങ്ങൾ വായിച്ചോളൂ. ഇനി അവിടെ പൗലോസിന്റെ ആതിഥേയനായിരുന്നു ഈ യാസോൻ. യാസോനെ ഒക്കെ വിളിച്ചുകൊണ്ട് രംഗസ്ഥലം വരെ കൊണ്ടില്ല വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് നമുക്ക് വായിക്കാൻ കഴിയും. അതുപോലെ പൗലോസ് 20:4 ബെരോവക്കാരനായ സൊപത്രോസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ആ സൊപത്രോസ് തന്നെ ആയിരിക്കാം ഇവിടുത്തെ സൊസിപത്രോസ്. അടുത്തത് തെർത്തോസ് തന്നെ പറയുക. ഈ ലേഖനം വഴിയ തെർത്തോസ് എന്ന് ഞാൻ നിങ്ങളെ കർത്താവിൽ ഇതായത് പറഞ്ഞു കൊടുക്കുകയും എഴുതുകയും ചെയ്യുകയായിരുന്നു. അന്ന് ലേഖകൻ ഒടുവിൽ ആ പേന മേടിച്ചിട്ട് തന്റെ ആ വന്ദനം കൂടെ എഴുതി ചേർത്ത് ഒപ്പിടുന്നവർ എഴുതി ചേർത്തത് അങ്ങനെയായിരുന്നു. എന്നാ നമുക്കറിയാമല്ലോ പൗലോസ് ഗലാത്യലേഖനം പൗലോസ് തന്നെ എഴുതി. അതുകൊണ്ട് പൗലോസ് പറയുന്നു മീൻസ് ഗലാത്യലേഖനം 4:15 നോക്കുക, പിന്നെ തന്റെ കണ്ണിന്റെ കാഴ്ച നിങ്ങൾക്ക് അടിയുന്നുണ്ട്, നിങ്ങളുടെ കണ്ണ് എനിക്ക് ചൂന്നെടുത്ത് തരുമായിരുന്നു. അപ്പൊ കണ്ണിന് ഇച്ചിരി കാഴ്ച കുറവുണ്ടായിരുന്നെന്നും ആ ഗലാത്യർ 6:11 അവിടെ പറഞ്ഞിരിക്കുക. നോക്കുക എത്ര വലിയ ഞാൻ സ്വന്തം കൈകൊണ്ട് തന്നെ. അപ്പൊ പൗലോസിന് കണ്ണിൽ ഇച്ചിരി പ്രയാസം ഉണ്ടായിരുന്നല്ല. അതായത് കണ്ണ് ചൂന്നരുത്, എന്റെ ശാരീരികമായ സംബന്ധമായ ബലഹീനത നിങ്ങൾ എന്നെ ദൈവദൂതനെ പോലെ കൈക്കൊണ്ടെന്ന് 4:15 പറയുന്നുണ്ട് ഗലാത്യർ. അപ്പോ കണ്ണ് ചൂന്നരുത് വരുവാൻ എന്ന് പറയുമ്പോൾ കണ്ണിനായിരുന്നു കുഴപ്പം. അതിനെക്കുറിച്ച് ഒരു തിയോളജി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാ, അതായത് ഡമസ്കോസിൽ വടിവാൽക്കച്ച് ഭയങ്കര വെളിച്ചം മിന്നി ചെതുമ്പൽ പോലെ വീണു കാഴ്ച പ്രാപിച്ചെങ്കിലും ആ പഴയ കാഴ്ച ദൈവം കൊടുത്തില്ല. എന്തിനാന്ന് ചോദിച്ചാൽ ആ പിടിച്ച പിടിയുടെ പാട അവന്റെ ജീവിതത്തിൽ ദൈവം അങ്ങ് അനുസരിച്ചിരിക്കുക. അതെപ്പോഴും തന്നെ പഴയ കാലങ്ങളെക്കുറിച്ച് തന്നെ ഓർപ്പിക്കുന്നത്, അതാ നിഗളിച്ചു പോകാതെ പഴയ കാര്യം ഓർക്കാൻ, അതാണ് ജഡത്തിലെ ശൂലം എന്നാണ് ഒരു വലിയ കൂട്ടം വേദശാസ്ത്രികളെ അഭിപ്രായം. മനസ്സിലായി എന്ന് വിശ്വസിക്കട്ടെ. അതെ, അത് സാധാരണ എഴുത്തുകാരൊക്കെ ഈ വേറെ ആളുകളെ കൊണ്ട് സ്ക്രൈബ്സിനെ കണ്ട് എഴുതിക്കുകയായിരുന്നു. അങ്ങനെയാണ് തെർത്തോസ്. അടുത്തത് എനിക്കും സർവ്വസഭയ്ക്കും അതിഥി സൽക്കാരം ചെയ്യുന്ന ഗായോസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. ഗായോസ് കൊരിന്തിൽ പൗലോസ് സ്നാനപ്പെടുത്തിയ ഗായോസ് തന്നെ ആയിരിക്കാം. 1 കൊരിന്ത്യ 1:15 ഗായോസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇനി ഗായോസിനെ കുറിച്ച് ഗായോസ്, ടീത്തോസ്, യൂസ്തോസ് എന്നാണ് അദ്ദേഹത്തിന് മുഴുവൻ പേരെന്നും പ്രവർത്തന പുസ്തകം 18:7 കാണുന്ന വീട്ടുകാരൻ ഇദ്ദേഹമാണെന്നും ചില ആളുകൾക്ക് അഭിപ്രായമുണ്ട്. അതിനെക്കുറിച്ചൊന്നും വലിയ കാര്യമൊന്നുമില്ല. എറത്തോസ് അതാണ് അടുത്തത്. പട്ടണത്തിന്റെ ഭണ്ഡാര വിചാരകനായ എറത്തോസും സഹോദരനായ ക്വർത്തോസും നിങ്ങളെ വന്നിരിക്കും. എറസ്തോസ് ഭണ്ണാര വിചാരം എന്നുള്ളതിന് മൂലകൃതി ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്ന പദം ഓയിക്കൊണോ ഓയിക്കൊണോമോസ് എന്ന. ഓയിക്കൊണോമോസ് എന്ന് പറഞ്ഞാൽ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥാന സ്ഥാനമായിരുന്നു. അതായത് ഗൃഹസ്ഥൻ എന്നൊക്കെ പറഞ്ഞില്ലേ, മീൻസ് ഹോം മിനിസ്ട്രി, അതുപോലെ വളരെ ഉത്തരവാദിത്തപ്പെട്ട പബ്ലിക്കിന് വേണ്ടി ഉത്തരവാദിത്തപ്പെട്ട ജോലി ചെയ്യുന്ന ആളായിരുന്നതാണ്. ആ വലിയ സ്ഥാനത്തായിരുന്നെങ്കിലും അദ്ദേഹം കർത്താവിനെ സ്നേഹിക്കുന്നവനും സഭയിലെ അംഗവുമായിരുന്നു. ഒന്നാം നൂറ്റാണ്ടിൽ നിന്ന് ലത്തീനിലുള്ള ഒരു ശിലാലിഖിതം കിട്ടിയിട്ടുണ്ട്, പഴയ കൊരിന്ത് പട്ടണത്തിന്റെ അവശിഷ്ടങ്ങൾ ഉള്ള ഭാഗത്തു നിന്ന് ഒന്നാം നൂറ്റാണ്ടിലെ ഒരു ശിലാലിഖിതം കിട്ടിയിട്ടുണ്ട്, ഒരു മാർബിൾ. അതേല് പിന്നെ ഇദ്ദേഹത്തിന്റെ പേര് കുത്തിവെച്ചിട്ടുണ്ട്. ആരുടെയാ? നമ്മുടെ എറസ്തോസിന്റെ പേര്. അത് അവിടുത്തെ വലിയ പ്രധാനിയായിരുന്നു എന്ന് അവിടെ കുത്തിവെച്ചിട്ടുണ്ട്. അപ്പം ഭണ്ണാര വിചാരകനായിരുന്നു, വലിയ പ്രധാനിയായിരുന്നു. സ്തോത്രം ആട്ടെ. ഇത്ര ഉത്തരവാദിത്തമുള്ള ജോലി ആണെങ്കിൽ പൗലോസിന്റെ കൂട്ടിയാത്രക്കാരനാകാൻ കഴിയുമെന്ന് ചോദിക്കുന്നവരുണ്ട്. പ്രവർത്തന പുസ്തകം 19:22 ഉണ്ടല്ലോ. അപ്പൊ ഇവിടെയും ഇവിടെ ഇപ്പൊ കൊരിന്തിരുന്നോണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ വന്നിട്ട് പറയുകയാണ്. എങ്കിലും അദ്ദേഹം കൂട്ടിയാത്രക്കാരനായി തന്നെ പോകാൻ സമയം കണ്ടെത്തിയിരുന്നു എന്നാണ്, ഇടയ്ക്കൊക്കെ സുവിശേഷ പ്രവർത്തനം. അതുകൊണ്ട് നമ്മുടെ എത്ര തിരക്കിട്ട ഉദ്യോഗമാണെങ്കിലും സുവിശേഷ പ്രവർത്തനങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? സമയം കണ്ടെത്തണം. എന്താ വേറെ ചില ആളുകൾ രണ്ട് എറസ്തോസുമാരാണ്, രണ്ടും കൂടെ കൂട്ടിക്കൊഴക്കരുത് എന്ന് പറയുന്നവരുമുണ്ട്. കൊർത്തോസ് അദ്ദേഹം സഹോദരനായിരുന്നു. ഇനി അവസാനത്തെ സ്തുതി അർപ്പണമാണ്. നമ്മൾ അവസാന ഭാഗത്തോട്ട് വന്നു. ഭണ്ണാര വിചാരണ എറസ്തോസ് സഹോദരനെ കൊർത്തോസ് നിങ്ങളെ പകരക്കും. 24-ാം വാക്യം മുതൽ ഇവിടെ ഒരു വളരെ സത്യമായ ഒരു ഭാഗമാണ്. പൂർവകാലങ്ങളിൽ മറിഞ്ഞിരുന്നിട്ട് ഇപ്പോൾ വെളിപ്പെട്ടു വന്നതും നിത്യദൈവത്തിന്റെ നിയോഗപ്രകാരം സകലജാതികൾക്കും വിശ്വാസത്തിന് അനുസരണത്തിനായി പ്രവാചകന്മാർ എഴുത്തുകളാൽ അറിയിച്ചിരിക്കുന്നതുമായ മർമ്മത്തിന്റെ വെളിപ്പാടിന് അനുസരണമായുള്ള എന്റെ സുവിശേഷത്തിനും യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിനും ഒത്തവണ്ണം നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാൻ കഴിയുന്ന ഏകജ്ഞാനിയായ ദൈവത്തിന് യേശു ക്രിസ്തു മുഖാന്തരം എന്നേക്കും മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. സ്തുതിയോടുകൂടി അവസാനിക്കുക. ഈ അവസാന ഭാഗത്ത് അവസാനത്തെ ഈ സ്തുതി അർപ്പണം ലേഖനത്തിന്റെ തുടക്ക ഭാഗവുമായി ഇതിന് വളരെ ബന്ധമുണ്ട്. അതാകുമ്പോൾ നമ്മൾ പറഞ്ഞില്ലേ 16-ാം അധ്യായത്തിന്റെ ഭാഗമല്ലെന്ന് പറയുന്നത് ശരിയാവില്ല. 1:16 സുവിശേഷം രക്ഷിക്കുന്ന ശക്തിയാണെങ്കിൽ 16:23 അത് സ്ഥിരപ്പെടുത്തുന്ന ശക്തിയാണ്. മക്കണേ, സ്ഥിരപ്പെടുത്തുക എന്നുള്ളതിന് മൂലകൃതി ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റെരിസോ എന്ന പദമാണ്. സ്റ്റെരിസോ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനമിടുക, എസ്റ്റാബ്ലിഷ് എന്നുള്ള സ്ഥിരപ്പെടുത്തുക. സ്തോത്രം. അതെ, നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാൻ, കണ്ടല്ലോ, സ്ഥിരപ്പെടുത്തുവാൻ കഴിയുന്ന ദൈവം, ഏകജ്ഞാനിയായ ദൈവം, ജ്ഞാനിയ സ്ഥിരപ്പെടുത്തുന്ന ദൈവത്തെ ഏകജ്ഞാനി എന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധേയ. കാരണം വചനത്തിന്റെ ജ്ഞാനം കൊണ്ടാണ് ഒരുവൻ എന്ത് ചെയ്യുന്നത്? സ്ഥിരപ്പെടുന്നത്. ദൈവവചനത്താലാണ് സ്ഥിരതയുണ്ടാകുന്നത്. വചനമാണ് പാറ, പാറമേൽ പണിത വീട്. സ്തോത്രം. എന്നിട്ട് 1:11 നിങ്ങളുടെ സ്ഥിരീകരണത്തിനായി എന്ന് പൗലോസ് നേരത്തെ പറഞ്ഞതാ, ഓർക്കുന്നുണ്ടല്ലോ ആദ്യ ഭാഗം. നിങ്ങളുടെ സ്ഥിരീകരണത്തിനായി ആത്മീയം വല്ലതും തരേണ്ടതിനാണ്. ഇവിടെ സ്ഥിരപ്പെടുത്തുന്ന ദൈവം എന്ന് പറഞ്ഞിരിക്കുന്നു. ദൈവമാണ് ആ സ്ഥിരീകരണം ചെയ്യുന്നത്. എന്തിനാണ് സ്ഥിരപ്പെടേണ്ടത്? അപ്പൊ സ്ഥിരപ്പെടുത്തുന്ന ദൈവം എന്ന് പറഞ്ഞില്ല. അപ്പൊ എന്തിനകത്താണ് സ്ഥിരപ്പെടേണ്ടത്? യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിനൊത്തവണ്ണം സ്ഥിരപ്പെടണം. അദ്ദേഹം പ്രസംഗിക്കുന്ന സുവിശേഷത്തിന് ഒത്തവണ്ണം സ്ഥിരപ്പെടണമെന്ന് പല ആളുകളുടെയും വിചാരം. അവനവൻ ഇരിക്കുന്നിടത്ത് അങ്ങ് സ്ഥിരപ്പെട്ട മതിയെന്ന്. അങ്ങനല്ല, നമ്മൾ സ്വയശോധന ചെയ്യണം, സ്വയശോധന ചെയ്യണം. അവനവന്റെ വിശ്വാസം അവനവനെ രക്ഷിക്കുമെന്ന് പറയാറുണ്ട്. അങ്ങനെ വേദോത്സവത്തിലില്ല. അവനവന്റെ വിശ്വാസം അവനവനെ രക്ഷിക്കുകയല്ല. ചെറിയ വിശ്വാസം വെളിപ്പെടുത്തിയപ്പോൾ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞ സാറ് ക്ലാസ്സിൽ ചോദിച്ചു. 10-ഉം 10-ഉം എത്രാന്ന് ചോദിച്ചു. ഒത്തിരി പേര് പറഞ്ഞു 10-ഉം 10-ഉം 110, 1010. ഒത്തിരി ഒത്തിരിയും പറഞ്ഞു. ഒരു വെച്ച് പറഞ്ഞു 10-ഉം 10-ഉം 20 പറഞ്ഞു. ബാക്കി എല്ലാം തെറ്റ് പറഞ്ഞു. തെറ്റ് പറഞ്ഞപ്പോൾ ആ സാറാ 20 എന്ന് പറഞ്ഞ കുഞ്ഞിനോട് പറഞ്ഞു, നിന്റെ ഉത്തരം നിനക്ക് മാർക്ക് മേടിച്ചു തരും, അല്ലെ നിന്റെ ഉത്തരം നിന്നെ ജയിപ്പിക്കും എന്ന് പറയുമ്പോൾ ബാക്കി എല്ലാവരും അവനവന്റെ ഉത്തരം അവനവനെ ജയിപ്പിക്കും. അതങ്ങനെ ശരിയാണ്. ഇതുപോലെ അവനവന്റെ വിശ്വാസം അവനവനെ രക്ഷിക്കുമെന്ന് പറയരുത്. വേദപുസ്തകത്തിന് അങ്ങനെ ഇല്ല. അപ്പൊ സ്ഥിരപ്പെടുന്നത് എവിടെ ഇരിക്കുന്നു അവിടെ മറക്കുകയെന്നല്ല പറയുന്നത്, മനസ്സിലാവുന്നുണ്ടോ? പെന്തക്കോസ്തിലായാലും പെസകുണ്ടെങ്കിൽ തിരുത്തണം, ഉപദേശിയായാലും തിരുത്തണം, എന്റെ ജീവിതത്തിൽ ഏതെങ്കിലും തിരുത്തേണ്ട മേഖല പരിശുദ്ധമോ വചനത്തിന്റെ വെളിച്ചത്തിൽ എനിക്ക് ബോധ്യപ്പെടുത്തിയാൽ തിരുത്താൻ അപ്പോഴേ ഞാൻ തയ്യാറാകും. ഇന്നുവരെ ഉള്ള കൃപ വന്നിട്ടുണ്ട്. തിരുത്തേണ്ട മേഖല വേറെ ഉണ്ടാകും. ചിലപ്പോൾ ഉപയോഗിക്കുന്ന ഒരു വാക്ക്, ഓ അത് പോരാ, അത് വേണ്ട, തിരുത്തും. എന്റെ കൂടെ ഉണ്ടോ എല്ലാരും? ചില സ്വഭാവങ്ങളായിരിക്കാം. ഞാൻ ഇങ്ങോട്ട് പോകുന്നതിന് കുറച്ചും ഒരു ഒരു യോഗം ഇതിൽ സംസാരിച്ചു കഴിഞ്ഞപ്പോ രക്ഷാകരൻ വന്ന് വിശുദ്ധീകരണത്തെ കുറിച്ച് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോ രക്ഷാകരൻ വന്ന് പറഞ്ഞു, ദൈവദാസനെ ഇന്ന് ദൈവാത്മാവ് എന്നോട് സംസാരിച്ചു. ഞാൻ ചോദിച്ചു, ആട്ടെ തോത്ര. അതായത് എനിക്ക് ഇന്ന ഒരു ഡേസി ഇല്ലാതെ പരസ്യമാണ് പറയുന്നില്ല, എനിക്ക് ഭക്ഷണം കഴിക്കുന്ന പ്രശ്നമില്ല, അതില്ലേ ഞാൻ വീട്ടിൽ കലമ്പുണ്ടാക്കും. അത് പറഞ്ഞാൽ മതി, അത് മേടിച്ചുകൊടുക്കാൻ വന്നോളാം, പക്ഷെ ഒരു കാര്യം എനിക്കത് കിട്ടിയിരിക്കണം. അപ്പോ ഈ ഭക്ഷണത്തിലെ രുചിയുടെ കാര്യത്തിൽ ഞാൻ വളരെ കർക്കശക്കാരാണ്, അവനെ വിട്ടുവെച്ചില്ലാത്ത. ദൈവദാസൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അതിനടിമയാണല്ലോ എന്നോർത്തു. മനസ്സിലാവുന്നുണ്ടേ? ഇനി ഞാനത് ചെയ്യുകയില്ല. ഞാൻ ദൈവസേന തീരുമാനമെടുത്തു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ പറഞ്ഞത് ഒരു ഉദാഹരണം പറഞ്ഞ, നമ്മുടെ നമ്മൾ ആരും തികഞ്ഞെന്ന് വിചാരിക്കരുത്. സുവിശേഷത്തിനൊത്തവണ്ണം ചെറിയ കാര്യത്തിൽ തീരുമാനമെടുക്കണോ വലിയ കാര്യത്തിൽ തീരുമാനമെടുക്കണോ, എവിടെ മാറ്റം വേണം, മാറ്റത്തിൽ നമ്മൾ തയ്യാറാണ്. വചനപ്രകാരം ജീവിതം ക്രമീകരിക്കപ്പെടണം. കണ്ടേ 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 തോന്നണം. എന്റെ സുവിശേഷ സുവിശേഷ പ്രകാരം യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിനൊത്തവണ്ണം അതാണ്. നിങ്ങൾ എന്തിനാണ് തിരിച്ചത്? എന്റെ പ്രസംഗത്തിനൊത്തവണ പോലീസിന് പ്രാതിനിധ്യം കണ്ടില്ലേ? എന്റെ ഞാൻ പറയുന്ന പോലെ നിങ്ങളാണോ? അല്ലേ, ഒരു മറ്റു ഭാഗത്ത് പറഞ്ഞിട്ട് ഞാൻ ക്രിസ്തുവിന്റെ അനുകാരി ആയിരിക്കുന്ന പോലെ നിങ്ങൾ എന്റെ അനുകാരിയാകുവിൻ. രണ്ടിന്റെ പോയിനാണ് പറയുന്നത്, എന്റെ സുവിശേഷ പ്രകാരം ഞാൻ ഇതിലേക്ക് നാളെന്ന് പറഞ്ഞിട്ടില്ലേ? അത്ര പ്രാതിനിധ്യം. അതാ ഗലാത്യനാഥൻ പറയുന്നത്, ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ചൊരു വിപരീതമായി, ഞങ്ങളാകട്ടെ സ്വർഗത്തിനൊരു ദൂതൻ. എന്തൊരു പ്രാതിനിധ്യം! കൂട്ടുക്രമന്മാരിൽ ആരുടെയും പേര് ലേഖനത്തിന്റെ കൂട്ടുക്രമത്തിൽ ചേർത്തിട്ടില്ലെന്നുള്ളത് ഈ സന്ദർഭത്തിൽ പ്രത്യേക പ്രത്യേകമാണ്. അല്ല, എന്റെ സുവിശേഷമല്ല, ഞാൻ പ്രസംഗിക്കുന്ന വചനപ്രകാരം. സ്തോത്രം. അത് അഹങ്കാരമല്ല, ദൈവവെളിപ്പാടിനെ കുറിച്ചുള്ള പ്രാഗൽഭ്യം, സത്യവചനമാണ് പ്രസംഗിക്കുന്നുള്ള ഉറപ്പാണ് പറയുന്നത്, മനസ്സിലായി ഞാൻ വിശ്വസിക്കട്ടെ. സ്തോത്രം. അടുത്ത കണ്ടി, പ്രവാചകന്മാരുടെ എഴുത്തുകളിൽ അറിയിച്ചിരുന്ന മർമ്മത്തിന്റെ വെളിപ്പാടാണ് എന്റെ സുവിശേഷം. അതിനൊത്തവണ്ണം നിങ്ങൾ സ്ഥിരപ്പെടണം. അതായത് പഴയ നിയമത്തിന്റെയും പുതിയ നിയമത്തിന്റെയും പിൻബലമുള്ളതാണ് സുവിശേഷം. പഴയ നിയമത്തിൽ ആരംഭിച്ച് പുതിയ നിയമത്തിൽ വെളിപ്പെട്ടിരിക്കുക. പഴയ നിയമത്തിൽ മർമ്മമായിരുന്നു, പുതിയ നിയമത്തിൽ വെളിപ്പെട്ടിരിക്കുന്നു. അതേ ഒന്നിന്റെ ഒന്ന് തുടങ്ങുന്ന എങ്ങനെ, ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ പ്രവാചകന്മാർ മുഖാന്തരം മുൻകൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തലനും ക്രിസ്തുയേശുദാസനുമായ പൗലോസ് റോമയിൽ ദൈവത്തിന്റെ പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധമായ ഉണ്ടോ? അപ്പൊ പറയാം, നേരത്തെ അറിയിച്ചതാ പ്രവാചകന്മാരുടെ എഴുത്തുകൾ, വിശുദ്ധ രേഖകൾ. അത് തന്നെ ഇവിടെ ആവർത്തിച്ചിരിക്കട്ടോ. പൂർവകാലങ്ങളിൽ സ്തോത്രം മറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ വെളിപ്പെട്ടു വന്നതും നിത്യദൈവത്തിന്റെ നിയോഗപ്രകാരം സകല ജാതികൾക്കും വിശ്വാസത്തിന് അനുസരണത്തിനായി പ്രവാചകന്മാരുടെ എഴുത്തുകളാൽ അറിയിച്ചിരുന്നതുമായ മർമ്മത്തിന്റെ വെളിപ്പാടിന് അനുസരണമായുള്ള എന്റെ സുവിശേഷത്തിനും. ഓ, എന്തൊരു പ്രാഗൽഭ്യമാണ്! ഞാൻ പറയുന്ന ഒരു പുതിയതല്ല ഇത്. പൂർവകാലങ്ങളിൽ മറഞ്ഞിരുന്ന പ്രവാചകന്മാരുടെ എഴുത്തുകളിൽ മർമ്മമായിരുന്നതാണ്, വിശുദ്ധ രേഖകളിൽ എഴുതിയിരുന്നതാണ്. സ്തോത്രം. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിന് മൊത്തവട്ടം പ്രവാചകന്മാരുടെ എഴുത്തുകളെ അറിയിച്ചിരുന്നത് ആ മർമ്മത്തിന്റെ വെളിപ്പാടാണ് എന്റെ സുവിശേഷം. സ്തോത്രം. സകല ജാതികളും വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യേണ്ടതിന് നിത്യ ദൈവം തന്നെ സുവിശേഷത്തിനായി സ്തോത്രം തന്നെ വേർതിരിച്ച് നിയമിച്ചു എന്നാണ് പൗലോസ് പറയുന്നത്. സകല ജാതികളുടെയും വിശ്വാസത്തിനും അനുസരണത്തിനും, സകല ജാതികൾക്കും വിശ്വാസത്തിന്റെ അനുസരണം. വിശ്വസിക്കുന്നു പറഞ്ഞാൽ പറയേണ്ടി വേണം അനുസരിക്കും. എന്തോ വാക്കുകളൊക്കെയാണ്, ഒരു രാത്രി മുഴുവൻ നിന്ന് പറഞ്ഞാൽ കൊള്ളാം ഓരോ. സ്തോത്രം. ഒരാവശ്യമില്ലല്ലോ, പറഞ്ഞ കാര്യങ്ങളാണല്ലോ. സ്തോത്രം. സുവിശേഷം നിയമിച്ചതാണ് നാം എന്തിലും സ്ഥിരപ്പെട്ടാൽ പോരാ, ഇരിക്കുന്നിടത്തെങ്കിൽ ഇരുന്നാൽ മതി, പോകുന്നവരെ പോയാൽ മതി, അവനവന്റെ വിശ്വാസത്തിന്റെ രക്ഷി ഞങ്ങളുടെ ചിന്ത നമുക്ക് ഉണ്ടാകരുത്. നമ്മുടെ വിശ്വാസ പ്രമാണത്തെ വിലയിരുത്തുക, നാം എന്ത് വിശ്വസിക്കുന്നു, എവിടെയായിരിക്കുന്നു വിലയിരുത്തണം. സ്തോത്രം. മറിഞ്ഞിരുന്നു, ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നു, ഇപ്പോൾ പ്രസംഗിക്കപ്പെടും. സുവിശേഷം ഏതാണ്? അത് മറിഞ്ഞിരുന്നു, പക്ഷെ ഇപ്പോ വെളിപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല ഇപ്പോൾ അത് പ്രസംഗിക്കപ്പെടുക. സ്തോത്രം. നിത്യദൈവം ഏകജ്ഞാനിയാണ്. അവിടുത്തെ സുവിശേഷം പുത്തരിയല്ല, അത് നേരത്തെ മർമ്മമായി വെളിപ്പെട്ടതും യേശുക്രിസ്തു മർമ്മമായി പ്രസ്താവിച്ചതും യേശുക്രിസ്തു വെളിപ്പെട്ടതും ഇന്ന് പ്രസംഗിക്കപ്പെടുന്നതും സകല ജാതികൾക്കും വേണ്ടി വിശ്വാസത്തിന് അനുസരണത്തിനായി തുറക്കപ്പെട്ടതുമാണ്. ഓ സ്തോത്രം. ആട്ടെ, ക്രിസ്തുവാണ് ദൈവത്തിന്റെ ജ്ഞാനം. 1 കൊരിന്ത്യർ 1:23-24, കൊലോസ്യർ 2:2-3, ഈ വാക്യങ്ങളൊക്കെ ഉണ്ട്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പഴയ നിയമ തിരുവെഴുത്തുകളിൽ പ്രവാചകന്മാരുടെ എഴുത്തുകളിൽ മുന്നറിയിച്ചിരുന്ന സുവിശേഷം ഇന്ന് മോഡിഫൈ ചെയ്യാനുള്ളതല്ല. സുവിശേഷത്തിന് മിനുക്കുപണിയൊന്നും ആവശ്യം ഇല്ല. പല ആളുകളും പറയുന്നു കാലത്തിനൊത്ത് പരിശുദ്ധാത്മാവ് മാറുന്നുണ്ടെന്ന്. കേട്ടിട്ടില്ലേ? കാലത്തിനൊത്ത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിന് ആര് പറഞ്ഞു? ദൈവത്തെ പരിശുദ്ധാത്മാവ് ദൈവത്വത്തെ നിഷേധിക്കുന്നു. മാറ്റമില്ലാത്തവനാ പരിശുദ്ധാത്മാവ്, മാറ്റമില്ലാത്തവൻ. ശരിയെന്ന ആവശ്യമുണ്ടെന്ന് തോന്നുന്നു പല ആളുകളുടെയും മുഖഭാവം കണ്ടിട്ട്. ചോദിച്ചാൽ പറയാൻ സന്തോഷമേ ഉള്ളൂ. നേരം പോയാൽ ഞാൻ ഉപസംഹരിച്ചോട്ടെ. പ്രിയപ്പെട്ടവര്, തോട്ടം അതല്ലേ സഭയ്ക്ക് പൂർവീകരണമാണ് ആവശ്യം, നവീകരണമല്ലെന്ന് പറയാറുണ്ട്. ഒറിജിനിലേക്ക് മടങ്ങണം, ഒറിജിനിലേക്ക് മടങ്ങണം. കാലത്തിനൊത്ത് പരിശുദ്ധാത്മാവ് മാറ്റം വരുത്തുന്നവനല്ല. സഭയ്ക്ക് ഒരു ഉപദേശമേ ഉള്ളൂ, ഒരാത്മാവ. സഭായുഗം ഒന്നാണ്, അത് പിരിയരുത്, അത് മുറിക്കരുത്. സ്തോത്രം. മനസ്സിലായി ഞാൻ വിശ്വസിക്കട്ടെ. ഞാൻ വിശ്വസ്ത പാലിച്ചു എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. എങ്കിലും ഒന്ന് ഓടിച്ചൊക്കെ ഒന്ന് പറഞ്ഞ് പോയി. എന്റെ അവസാന ഭാഗം ഞാൻ ഒന്നുകൂടെ ഒന്ന് വായിച്ചോട്ടെ. പൂർവകാലങ്ങളിൽ മറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ വെളിപ്പെട്ടു വന്നതും നിത്യദൈവത്തിന്റെ നിയോഗപ്രകാരം. കണ്ടോ സുവിശേഷമല്ല, ദൈവം എന്നെ നിയോഗിച്ചു. ഐ ഹാവ് അപ്പോയിന്റഡ്. ഭയങ്കര സന്തോഷം കേട്ടോ. തോന്നും ഐ ഹാവ് മൈ അപ്പോയിന്റ്മെന്റ് ലെറ്റർ നോട്ട് ഫ്രം എനി ഏർത്ത്ലി പാർട്ട്സ് ബട്ട് ഫ്രം ഗാഡ് ആൽമൈറ്റി. സ്തോത്രം. അതുകൊണ്ടാണ് പ്രതിസന്ധികൾ നിലനിൽക്കുവാൻ കഴിയുന്നത്. നിയോഗപ്രകാരം സകല ജാതികൾക്കും വിശ്വാസത്തിന്റെ അനുസരണത്തിനായി പ്രവാചകന്മാരുടെ എഴുത്തുകളാൽ അറിയിച്ചിരിക്കുന്നതുമായ മർമ്മത്തിന്റെ വെളിപ്പാടിന് അനുസരണമായുള്ള എന്റെ സുവിശേഷം നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസമാണോ ഇങ്ങനെയാണോ എന്ന് ഓർക്കണേ. പ്രവാചകന്മാരുടെ എഴുത്തുകളിൽ മുന്നറിയിക്കപ്പെട്ടതും അന്ന് മർമ്മമായിരുന്നു യേശുക്രിസ്തു വെളിപ്പെട്ടതും പൗലോസ് പ്രസംഗിച്ച സുവിശേഷമാണോ എന്ന് ഓർക്കണം. റോമാലേഖനം നമ്മൾ കണ്ട സുവിശേഷമാണോ എന്ന് ഓർക്കണം. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിന് മാത്രമാണ് നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാൻ കഴിയുന്ന ഏകജ്ഞാനിയായ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം എന്നേക്കും മഹത്വമുണ്ടാകുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. സകല മഹത്വവും സകല മാനവും സകല പുകഴ്ചയും ആദരവും പൂർണ്ണമായ സ്നേഹവും സമ്പൂർണമായ സമർപ്പണവും. സ്തോത്രം. ജീവനേക്കാളേറെയുള്ള സ്നേഹവും ദൈവത്തിന് മാത്രമുള്ളതാ. സ്തോത്രം, സ്തോത്രം. നമ്മുടെ വിശ്വാസ പ്രമാണത്തെയും നമ്മൾ ഇന്നത്തെ അവസ്ഥയെയും കുറിച്ച് ഒരു നിമിഷം ഒന്ന് പരിശോധിക്കണം സഹോദരങ്ങളെ. ഇത് വെറും മനസ്സിന്റെ അറിവ് വർദ്ധിപ്പിക്കാൻ പഠിക്കുന്നതല്ല, നിത്യതരകാരെ ഉറപ്പാക്കുവാൻ ദൈവം തന്നിരിക്കുന്ന സന്ദേശം. സ്തോത്രം. ഇത് നമ്മൾ പഠിച്ച് നമ്മൾ അറിയുക എന്നതല്ല, ഇത് നമ്മൾ വിശ്വസിച്ച് അനുസരിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുക എന്നുള്ളതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ചില സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്, അത് അത്യാവശ്യമായി പറയേണ്ടതുണ്ടെങ്കിൽ ഞാൻ പിന്നെ പറയാം. അതെ, ഈ വാക്കുകൾ മുമ്പിൽ നമ്മളെ ഒരു നിമിഷം ഒന്ന് താഴ്ത്തി കൊടുക്കാം. സ്തോത്രം. നമ്മൾ എവിടെ നിൽക്കുന്നു നമുക്ക് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം. സ്തോത്രം. അതിന് മുമ്പിൽ നമ്മളെ താഴ്ത്തി കൊടുക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.